സന്ധ്യാവന്ദനം. ഇന്ന് രാത്രിയിൽ ഈ സ്ഥലം നിൽക്കാൻ ലഭിച്ചത് ഒരു സൗഭാഗ്യം തന്നെ. ഇന്ന് രാവിലെ നേരം ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കർത്താവിനായി കാത്തിരുന്ന ശേഷം ഞാൻ റോഡിലൂടെ താഴേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ദൈവവേലക്കാരനായ സഹോദരൻ സ്മിത്തിനെ കേൾക്കാനായി, ഒരു നിറക്കാരനായ സഹോദരനാണ്, ഞാൻ റേഡിയോ ട്യൂൺ ചെയ്തു. നിങ്ങൾ എല്ലാവരും ഇന്ന് നേരം അയാളെ കേട്ടോ? നിങ്ങളിൽ ആരെങ്കിലും ആ സമയം കേട്ടോ? അത് ഓഹിയൊന്നുമായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ കുറിച്ച് എന്നോട് ആരോ പറഞ്ഞിരുന്നു. അങ്ങനെ തന്നെ നിങ്ങളും ട്യൂൺ ചെയ്ത് അദ്ദേഹത്തെ കേൾക്കേണ്ടതാണ്. ഇന്ന് രാവിലെ നേരം വളരെ യാദൃച്ഛികമായിട്ട് എനിക്ക് അദ്ദേഹത്തെ കിട്ടി. ഇന്ന് ലോകത്ത് എങ്ങനെയാണ് പാവം നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നും അതിനെക്കുറിച്ച് പറയുന്നതിന് അദ്ദേഹത്തിന് തീർച്ചയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും താഴേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരാളിനെ കേൾക്കാനിടയായി. ആ നിലയത്തുനിന്നും അല്പം മുന്നോട്ട് ഞാൻ മറ്റൊന്നിലേക്ക് തിരിച്ചു. ഇന്ന് രാവിലെ സമയം എനിക്ക് ഇവിടെ വരെ എത്തേണ്ട സമയമുണ്ടായിരുന്നു. ഞാൻ ആലയത്തിലെത്താനായി വളരെ താമസിച്ചു പോകാതിരിക്കാൻ തയ്യാറാകാൻ തുടങ്ങിയിരുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നാം ഇവിടെ ആയിരിക്കുന്നു. കർത്താവിന്റെ സേവയിൽ സേവിക്കാനായി ഒരവസരം ലഭിച്ചത് വളരെ നല്ല ഒരു സൗഭാഗ്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസം സംസാരിക്കുമ്പോൾ കഴിഞ്ഞ നാളെ സന്ദേശത്തിൽ നമ്മെ വളരെ അടുത്തായി വിട്ടുപോയ സഹോദരിയെ പറ്റി നമ്മൾ പറയുകയായിരുന്നു. അതാരായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം. അത് സഹോദരി ബീവർ ആയിരുന്നു. മാത്രമല്ല, ഇന്ന് രാത്രിയിൽ ഇവിടെ സ്നാനമേൽക്കാനിരിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഞാൻ അവളെ ഈ കുളത്തിലാണ് സ്നാനപ്പെടുത്തിയത്. അപ്പോൾ ഞാൻ അവർക്ക് അവളെ ഇവിടെ വീർ ചെയറിലിരുത്തി കൊണ്ടുവരേണ്ടി വന്നു. അവൾ ക്യാൻസറിനാൽ മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾക്ക് ആ രാത്രി കൂടെ ശേഷിച്ചിരുന്നുള്ളൂ. ഡോക്ടർമാർ അവളെ കൈവിട്ട് കളഞ്ഞിട്ട് അവൾ അടുത്ത പ്രഭാതത്തിൽ മരിക്കാൻ പോവുകയായിരുന്നു. ഞാൻ അവളുടെ വീട്ടിലേക്ക് പോയി അവളോട് ദിവ്യ രോഗസൗഖ്യത്തെ കുറിച്ച് സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ അവൾ, നീ എന്റെ പുരയ്ക്കകത്ത് വരാൻ എനിക്ക് യോഗ്യതയില്ല എന്ന് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നു. അവൾ പറഞ്ഞു, ഒരു പുരോഹിതൻ എന്റെ വീട്ടിൽ വരാൻ എനിക്ക് യോഗ്യതയില്ല. അവൾ പറഞ്ഞു, ഞാനൊരു പാവിയാണ്. എന്നാൽ അവൾ പറഞ്ഞു, ശ്രീമാൻ, ഞാൻ ഈ വിധത്തിൽ മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഗ്രേസ് വെബർ ഇവിടെ വന്ന് എന്നെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോയി. യോഗങ്ങളിൽ നിന്നും വളരെ ക്ഷീണിതനായി വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ വെച്ച് ഞാൻ അവൾക്ക് വേണ്ടി വചനം വായിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവൾ രക്ഷയെ സ്വീകരിച്ചിരുന്നു. ആ സമയം അവളുടെ കൈ അവൾക്ക് കഷ്ടിച്ചേ ഉയർത്താൻ കഴിഞ്ഞിരുന്നുള്ളൂ. എന്നാൽ അവൾ എല്ലാവരുമായി കൈപിടിച്ചു കൊടുക്കാൻ താല്പര്യപ്പെട്ടിരുന്നു. അവൾക്ക് കട്ടിച്ച് എന്തോ ചിലത് അവൾക്ക് സംഭവിച്ചു. അവർ അന്യോന്യം കൈപിടിച്ചു കൊടുക്കുമ്പോൾ അവൾ ഒരു കോഴിക്കൂടിന്റെ അടുക്കൽ പോയി തിരികെ വരുന്നതായി ഞാനൊരു ദർശനം കണ്ടു. ഞാൻ പറഞ്ഞു, ശരി, ഇപ്പോൾ തന്നെ അതെല്ലാം ശരിയാകാൻ പോകുന്നു. അത് 18 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. അവളുടെ ജീവിതയാത്രയിൽ അവൾ എല്ലായ്പ്പോഴും ആ ക്യാൻസറിന്റെ വളരെ മുന്നിലൂടെ ചാടി നടന്നിരുന്നു. അവൾ മരിച്ചപ്പോൾ അവൾ ക്യാൻസർ മൂലമല്ല മരിച്ചത്. അവൾക്ക് ഹൃദയസ്തംഭനമുണ്ടായി. അത് അവളെ കൊന്നുകളഞ്ഞു. അവർ അവൾക്ക് ഓക്സിജൻ കൊടുത്തിരുന്നു. അവൾ ഹൃദയസ്തംഭനത്താലാണ് മരിച്ചത്. അവസാനമായി ജനങ്ങൾ പുറത്തേക്ക് പോകുന്നേരം അപ്പോൾ യേശു കടന്നു വന്നു എന്ന് അവർ പാടിയിരുന്ന പാട്ടിനെ പറ്റി ഞാൻ ചിന്തിക്കുകയായിരുന്നു. അതാണ് കൃത്യമായി സംഭവിച്ചത്. അവൻ കടന്നു വന്നു അവളുടെ ജീവിതത്തെ ആ 18 വർഷത്തേക്ക് ശേഷിപ്പിച്ചു കൊടുത്തിരുന്നു. എത്ര സന്ദർഭോചിതമായിരിക്കുന്നു എന്ന് ഞാൻ ഓർത്തു. അത് അങ്ങനെ തന്നെ ചെയ്യപ്പെടുമെന്ന് ഒരുപക്ഷെ ആ സ്ത്രീ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇപ്പോൾ പിന്നെയും അവൾക്കതുണ്ടായി എന്ന് വരാം. എന്നാൽ ആ സമയത്ത് അപ്പോൾ യേശു കടന്നു വന്നു എന്നത് എത്ര അവസരോചിതമായിരിക്കുന്നു. ഇപ്പോൾ ഇതിലല്പം നേരത്തെയായിരിക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്റെ യോഗത്തിനുള്ള വലിയ പ്രേരണയുണ്ട്. എനിക്ക് വളരെ നന്നായി തോന്നുന്നു. ഇന്ന് രാവിലെ നേരം ഞാൻ വളരെയേറെ കുഴഞ്ഞു മറിഞ്ഞിട്ടാണ് പ്രാർത്ഥിക്കാൻ കടന്നുപോയത്. ഞാൻ ഇവിടെ തിരികെ വീട്ടിലായിരിക്കുന്നു. കുടുംബത്തെ ഇപ്പോൾ അരിസോണയിലേക്ക് കൂട്ടിക്കൊണ്ടു പോയതേയുള്ളൂ. അങ്ങനെ കുട്ടികളെല്ലാം സ്കൂളിൽ കടന്നിരിക്കുന്നു. ഒരല്പ വിശ്രമിക്കാനും സഹോദരൻ വുഡിനോടും ഇവിടെയുള്ള ഒരു കൂട്ടം സഹോദരന്മാരുമായി ഈ വരാനിരിക്കുന്ന ആഴ്ചയിൽ പുറത്തെങ്ങാനും പോയി ഒരു വേട്ട ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞങ്ങൾ കെൻഡുക്കിയിലേക്കാണ് പോകുന്നത്. ഞാനായിരുന്നിട്ട് അവിടേക്ക് എങ്ങനെയോ ശ്രീമതി വീവർ മരണപ്പെട്ടതിന്റെ അന്ന് തന്നെ വരാനിടയായി. ആ ശവയടക്കത്തിന് സൗര നേവലിനെ സഹായിക്കാനായി ആ സമയം തന്നെ ഞാൻ അവിടെ എത്തി. ഞാൻ ശ്രമിക്കാറില്ല, അതിനെക്കുറിച്ച് വളരെയധികമായി തുടർന്നും പറഞ്ഞുകൊണ്ടിരിക്കാൻ ഞാൻ ശ്രമിക്കാറില്ലെന്ന് നിങ്ങൾക്കറിയാം. അതിനെപ്പറ്റി ജനങ്ങൾ പരാതി പറയാറുണ്ട്. എന്നാൽ ഒരു പുരുഷനോ ഒരു സ്ത്രീയോ എല്ലായ്പ്പോഴും പരാതി പറയുന്നത് ഒരു ദാരുണമായ കാര്യമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ എപ്പോഴും വിചാരിക്കും, ദൈവമേ, എന്നെ അതിൽ നിന്നും കാത്തുകൊള്ളണമേ. നോക്കൂ, അത് വിശ്വാസത്തെ സദാസമയം ക്ഷയിപ്പിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. നിങ്ങൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നിങ്ങൾ കഴിയുമെങ്കിൽ അവർക്ക് പ്രായമേറുംതോറും നമുക്ക് ഓരോരുത്തർക്കും പ്രായമേറുംതോറും നമുക്ക് ചിലത് സംഭവിക്കുകയും എന്തെങ്കിലും ചിലത് സംഭവിക്കാനിരിക്കുകയും ചെയ്യുന്നു. ആ ചെറിയ കാര്യങ്ങൾ എപ്പോഴും കുമിഞ്ഞുകൂടി വന്നുകൊണ്ടിരിക്കുന്നു എന്നെനിക്കറിയാം. അത് നിങ്ങൾക്ക് പ്രായം കൂടി വരുമ്പോഴാണ് അവ അതെടുക്കേണ്ടതാണ്. എന്നാൽ നോക്കൂ, ഏറ്റവും ദയനീയമായ ഒരു കാര്യം എന്നത് സാത്താൻ ഏതെങ്കിലും ഒരു മൂർഖ സ്വഭാവമുള്ള പ്രായമുള്ള പുരുഷന്റെയോ ഒരു സ്ത്രീയുടെയോ ജീവിതത്തെ കിരീടമണിയിക്കുമ്പോഴാണ്. ഞാൻ ആ സ്ഥലത്തെ കടക്കില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ആ സ്ഥലത്തെ കടന്നു വരുമ്പോൾ എന്റെ വിഷമങ്ങളെ എനിക്ക് തന്നെ ചുമക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്റെ ജീവിതത്തെ ദൈവത്തിന്റെ മഹത്വത്താൽ, ദീർഘക്ഷമയാലും സൗമ്യതയാലും ക്ഷമാശീലത്താലും പരിശുദ്ധാത്മാനാൽ നിറഞ്ഞ കിരീടം ചുടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എന്റെ ജീവിതത്തിലുടനീളം എന്നെല്ലായ്പ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനമായ കാര്യം ഒരു വികാര വിവശനാക്കുന്ന അവസ്ഥയാണ്. അതിനിലേക്ക് കടക്കുമ്പോൾ ഞാൻ അത്രമാത്രം ക്ഷീണിതനാവുകയും ഞാൻ വാസ്തവമായും തളർന്നു പോവുകയും ചെയ്യുന്നു. എനിക്കത് സംഭവിക്കുമ്പോൾ നിങ്ങളെപ്പറ്റി ആരും കരുതുന്നില്ല എന്ന തോന്നൽ ഉണ്ടാകുന്നതായി നിങ്ങൾ അറിയുന്നു. മാത്രമല്ല, അതുമല്ല, നിങ്ങളെല്ലാവർക്കും നിങ്ങൾക്കും അപ്രകാരം ഉണ്ടാകാറുണ്ട്. നിങ്ങൾക്കുണ്ടാകുന്നതിനൽപ്പം കൂടി കൂടുതലായി എനിക്കുണ്ടായിട്ടുണ്ട്. ചില നേരങ്ങളിൽ അത് വളരെ മോശമാവുകയും എനിക്ക് വളരെ പ്രയാസത്തോടും കൂടെ പോലും അത് പിരിമുറക്കമാണ്. അതാണ് അത് ചെയ്യുന്നത്. അനേക നേരങ്ങളിൽ അത്തരത്തിലെ ഒരിടത്തേക്ക് കൊണ്ടുവരപ്പെട്ടിട്ട് പ്രത്യേകിച്ച് അത്തരത്തിലെ ദർശനങ്ങളാൽ അത് എന്നിൽ നിന്ന് കടന്നു വരുന്നു. ഞാൻ ഒരു വ്യക്തിയെ നോക്കുമ്പോൾ ഞാൻ വിചാരിക്കും, ഇതൊരു ദർശനമാണ്. അല്ല അല്ല അല്ല, അത് അതല്ല. അതെ, അതല്ലായിരുന്നോ? നിങ്ങൾക്ക് മനസ്സിലായോ? അതിനോടൊപ്പം എന്തൊരു വിലയാണ് നഷ്ടപ്പെടുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം. അങ്ങനെ നിങ്ങൾക്ക് ആശ്ചര്യം തോന്നും. പിന്നീട് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും. അതെ, നിങ്ങൾ നിങ്ങളുടെ വിചാരത്തിൽ നിന്നും മാറിപ്പോയിട്ട് പറയും, അതെ, ഇപ്പോൾ എന്താണ് ഞാൻ എന്താണ് ചെയ്യുന്നത്? ഞാൻ ഇവിടെയായിരിക്കുന്നു. എനിക്ക് 50 വയസ്സ് പ്രായമായിരിക്കുകയും കർത്താവിനായി യാതൊന്നും ചെയ്തിട്ടുമില്ല. ഞാൻ എനിക്ക് പ്രായമേറിക്കൊണ്ടിരിക്കുന്നു. അതെന്താണ്? ഓ എന്റെ. അപ്പോൾ നിങ്ങളിലേക്ക് അത് കടക്കാൻ തുടങ്ങുന്നു. നിങ്ങളതിനെ എന്താണ് വിളിക്കുന്നത്? ദുഃഖകരമായ അവസ്ഥ. എന്റെ പ്രായത്തിലുള്ളതും നിങ്ങളിൽപ്പെട്ട ചില സഹോദരന്മാർ അതിനെ വിഷാദരോഗമെന്ന് പറയുന്നു. പോപ്പ് എല്ലാ നേരവും അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതെന്താണെന്ന് ഞാൻ അത്ഭുതപ്പെട്ടിരുന്നു. അതെന്താണ് അർത്ഥമാക്കുന്നത് എന്ന് എനിക്കിപ്പോൾ തീർച്ചയായിരിക്കുന്നു. അത് അങ്ങനെയായിട്ട് നിങ്ങൾ ആ വിധത്തിലെ തോന്നലുകളിലേക്ക് കടക്കുമ്പോൾ അതിൽ യാതൊന്നിനെ ശരിയല്ലെന്നും അത് താങ്കൾ മാത്രമായിരുന്നു എന്നും നിങ്ങൾക്കറിയാൻ സാധിക്കുന്നു. നോക്കൂ, നിങ്ങൾക്കതറിയാം. അത് നിങ്ങൾ സ്വയം ചെയ്യുന്നതാണ്. ആയതിനാൽ വളരെ വേഗത്തിൽ കടന്നു വരുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ആ വലിയ ഉന്തലിനായി എന്നെ തന്നെ ഒരൽപ്പം അടക്കി വയ്ക്കാൻ ശ്രമിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് പോകണം, എനിക്ക് നേരെ ന്യൂയോർക്കിലേക്ക് പോകണം. എനിക്കവിടെ ഒരു യോഗമുണ്ട്, ഒരു സംഘടിതമായ പ്രവർത്തനമാണ്. പിന്നെ ഷവർപോർട്ടിലേക്കും അത് കഴിഞ്ഞ് തിരികെ ഫിനിക്സിലേക്കുമാണ്. അത് കഴിയുമ്പോൾ പടിഞ്ഞാറെ ചുറ്റി അമേരിക്കൻ ഐക്യനാടുകളുടെ കിഴക്കേ അതിരിലൂടെ ചുറ്റി വരേണ്ടതുണ്ട്. അപ്പോഴേക്കും അവർ വിദേശ രാജ്യങ്ങളിലേക്കുള്ള തയ്യാറെടുപ്പുകൾ ചെയ്തു വയ്ക്കും. ഒരുപക്ഷെ മാർച്ചിലോ ഏപ്രിലോ അങ്ങനെ എന്തെങ്കിലുമായിട്ട് നാം വർഷത്തിന്റെ ആരംഭത്തിൽ ചെയ്തതുപോലെ തന്നെ ഉടൻ തന്നെ നമുക്ക് അടുത്ത ടൂറിൽ ചെയ്യാനായി സ്റ്റോക്ക്ഹോമിലോ ഓസ്ലോയിലോ തുടങ്ങിയിട്ട് ലോകത്തെമ്പാടും പോകാനാകും. ഒരൽപ്പം വിശ്രമത്തിനായെന്നോണം എന്നെ തിരികെ തയ്യാറാക്കാനായി ആ വിധത്തിൽ ഞാനിപ്പോൾ വീട്ടിലായിരിക്കുന്നു. കർത്താവിനിഷ്ടമെങ്കിൽ ഞാൻ കെൻഡുക്കിൽ നിന്നും അടുത്ത ഞായറാഴ്ച തിരികെ വരുന്നതാണ്. എല്ലാം ശരിയായിട്ടാണ് പോകുന്നതെങ്കിലും കർത്താവിന് പ്രസാദമുണ്ടാകുന്നെങ്കിലും സഹോദരൻ നേവലേക്ക് വിഷമമില്ലെങ്കിൽ അതെ, അടുത്ത ഞായറാഴ്ച ഞാൻ യോഗം നടത്താൻ ശ്രമിക്കുന്നതായിരിക്കും. സഹോദരൻ നോവൽ ഇഷ്ടപ്പെടുന്നത് പോലെ അദ്ദേഹം ഇഷ്ടപ്പെടുമെങ്കിൽ ഞാനിവിടെ ഉണ്ടാകും. അതെ ശ്രീമാൻ, അദ്ദേഹം ഇപ്രകാരം അത് സഹോദരൻ നേവലെ താല്പര്യപ്പെടുന്നത് പോലെ അദ്ദേഹത്തിന് ഇഷ്ടമാണെങ്കിൽ മാത്രമാണ് അദ്ദേഹം ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ നോക്കൂ, അത് കഴിഞ്ഞാൽ കർത്താവ് അനുവദിച്ചാൽ ഇവിടെ നിന്നും കുറച്ചു കാലത്തേക്ക് പുറത്തു പോകാൻ പോവുകയാണ്. ഉടൻ തന്നെ പുറപ്പെടാൻ പോകുന്നു എന്ന് ഞാൻ അറിയുന്നു. ഞാൻ വളരെ ചെറിയ സന്ദേശങ്ങൾ എന്റെ ഹൃദയത്തിൽ നിന്നും ഞാൻ എന്തെങ്കിലും എടുക്കാൻ ശ്രമിക്കുമ്പോൾ അപ്പോൾ എനിക്ക് ഞാൻ നിങ്ങളോട് അത് സ്പഷ്ടമാക്കേണ്ടതുണ്ട് എന്ന പോലെ തോന്നിയിട്ട് അങ്ങനെ നിങ്ങൾ നോക്കൂ, നമുക്ക് തമ്മിൽ കൂട്ടാമാചരിക്കാൻ സാധിക്കുന്നു. ഇപ്പോൾ അവയിൽപ്പെട്ട ചിലത് കഴിഞ്ഞ ദിവസങ്ങൾ കടന്നു വന്നതിൽ ഉൾപ്പെട്ടതിലെ 5-6 എണ്ണത്തെ ഞാൻ ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ചില ദിവസങ്ങൾ അണ്ണാനെ വേട്ടയാടാൻ ഞാൻ പോയിരുന്നു. ഞാൻ വനത്തുള്ളിലേക്ക് കടക്കുമ്പോൾ ഒരു പേനയും പേപ്പറും കൂടെ ഞാൻ എടുക്കും. കാണണോ, അതിലേക്ക് കടക്കാനുള്ള സമയത്ത് നല്ല പ്രകാശമുള്ളപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു മരത്തിന്റെ നിഴലിൽ പതിക്കുന്ന വശത്തിരിക്കും. എനിക്ക് ഉറക്കം വന്നില്ല എങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങും. അപ്പോൾ കർത്താവ് എനിക്ക് എന്തെങ്കിലും തരാൻ തുടങ്ങുന്നു. നോക്കൂ, ഞാൻ അതിനെക്കുറിച്ചുള്ള കുറിപ്പുകൾ തയ്യാറാക്കാൻ തുടങ്ങുന്നു. ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾ അറിയുന്നു. നിങ്ങളിലേക്ക് തന്നെ കടന്നു കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ ഇവിടെ ഞാൻ അതെല്ലാം ഒരു ചെറിയ തുണ്ട് പേപ്പർ എഴുതിക്കൊണ്ട് ഇവിടേക്ക് വരുന്നു. എന്നെ വിളിക്കുമ്പോൾ ഞാൻ വേഗത്തിൽ ചെന്ന് എന്റെ ചെറിയ പേപ്പർ തുണ്ടുകളെ എടുത്ത് അതിൽ നോക്കി അതിൽ ഇവിടെ നിന്നുമാണ് തുടങ്ങാൻ കഴിയുന്നത് പരിശോധിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കുന്നു, അത് തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ടിപ്പോൾ കർത്താവ് അനുവദിക്കുമെങ്കിൽ ഞാൻ ഒരൽപ്പം സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഞാൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ അറിയുന്ന വിധമുള്ള അത്തരത്തിലുള്ള നീളമേറിയ സന്ദേശങ്ങളെ ചെറുതാക്കി അത് മണിക്കൂറുകൾ എടുക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ ചിക്കാഗോയിൽ ഏകദേശം 30 നിമിഷം മാത്രമുള്ള ഒരു മനോഹരമായ സന്ദേശം എടുക്കാനായി കർത്താവിനെ സഹായിച്ചു. ആരോ ഒരാൾ എന്റെ അടുക്കൽ വന്നിട്ട് അത് താങ്കൾ ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല, എന്നാൽ താങ്കൾ അത് ചെയ്തിരിക്കുന്നു. അതിനാൽ നിങ്ങൾ അറിയുന്നത് പോലെ 2.5-3 മണിക്കൂറിനോ പകരം 30 മിനിറ്റുകൾ കഴിയുമെങ്കിൽ നിങ്ങൾ അധികം നേരം പിടിച്ചിരുത്താതെ തന്നെ വളരെ വേഗത്തിലാക്കാനുള്ള ഒരു അഭ്യാസവും കൂടെ ഞാൻ ചെയ്യുന്നതാണ്. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഞാൻ എവിടെ പോയാലും ഇവിടുള്ള ഈ കൂടാരം പോലെ മറ്റൊരിടവുമില്ല. എനിക്ക് വിവന്റെ കുടുംബത്തിനോട് സഹാനുഭൂതിയുണ്ട്. ആ മരിച്ചുപോയ വിലയേറിയ നിരക്കാരനായ സഹോദരൻ, അയാൾ മരിക്കുന്നതിന് അല്പം മുമ്പ് ഞാൻ അയാളുമൊത്ത് പ്രാർത്ഥിച്ചിരുന്നു. അതുമല്ല, ഒരു വളരെ നല്ല സ്വഭാവമുള്ള മനുഷ്യനാണ്. അയാൾ ഇപ്പോൾ ദൈവമൊത്ത് വീട്ടിലായിരിക്കുകയും സകലതും കഴിഞ്ഞിരിക്കുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾക്കും ഏതു വിധനയും പോകേണ്ടി വരുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആയതിനാൽ നാം അവരുടെ ആത്മാക്കൾക്ക് കർത്തവ്യ ശ്രമം നൽകട്ടെ. ഏതെങ്കിലും ഒരു നാൾ വിദൂരത്തുള്ള ആ നാട്ടിൽ ഒരു രോഗമോ ദുഃഖമോ മരണമോ ഇല്ലാതിരിക്കുന്ന ആ ഇടത്ത് അവിടെ നാമം കൂടിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുവരെയും സുവിശേഷത്തിനായി നമുക്ക് എന്ത് ചെയ്യാനാകുമോ അതെല്ലാം ചെയ്യാൻ ശ്രമിക്കാം. പിരിമുറുക്കത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ ഇന്ന് രാവിലെ നേരം അതിനെപ്പറ്റി പ്രാർത്ഥിച്ചിരുന്നു. നിങ്ങൾക്ക് പിരിമുറുക്കം അഥവാ ടെൻഷൻ ഇല്ലായിരുന്നാൽ നിങ്ങൾ എന്തു ചെയ്യുമായിരുന്നു? നിങ്ങൾ അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. ടെൻഷൻ ജീവിതത്തിന്റെ ഭാഗമാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ വിധത്തിലുള്ളത് എന്നെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. നിങ്ങൾക്ക് യാതൊരു ടെൻഷനും അഥവാ പിരിമുറുക്കവും ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു കീറിപ്പോയ പാവയെ പോലെയായിരുന്നു. നിങ്ങൾക്ക് ഒരു തോന്നലും ഉണ്ടാകില്ല. നിങ്ങൾക്ക് പ്രവർത്തിക്കാനായി ഒന്നും തന്നെ ഉണ്ടാകില്ലായിരുന്നു. ഒരു ഭാര്യയും ഭർത്താവും പോലെ. ഒരുപക്ഷെ അവൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം, അവർ ഒരുമിച്ച് ജോലി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാകാം, പ്രത്യേകിച്ചും ക്രിസ്ത്യാനികൾ. മറ്റേയാൾ ആഗ്രഹിക്കുന്നത് പിന്നെ നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് വരുമ്പോൾ അവൾ എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുന്നു, അവളും അത് കണ്ടുപിടിക്കുന്നു. നോക്കൂ, ടെൻഷൻ നിങ്ങൾ രണ്ടാളെയും തമ്മിൽ ചേർത്തുകൊണ്ടുവരുന്നു. അതുമല്ല, നിങ്ങളോട് ആരെങ്കിലും അതിനെക്കുറിച്ച് പറയുന്നേരം അതേ പറയും, നിങ്ങൾ അത്ര നന്നല്ലാതിരിക്കുമ്പോൾ ഒരു ഭാര്യയ്ക്ക് കടന്നു പോകേണ്ട പിരിമുറക്കത്തെക്കുറിച്ച് ഒരല്പം ചിന്തിച്ചു നോക്കുവിൻ. അഥവാ നിങ്ങൾ അത്രമാത്രം നന്നല്ലാതിരിക്കുമ്പോൾ ഭർത്താവിന് കടന്നു പോകേണ്ടി വരുന്ന പിരിമുറക്കത്തെക്കുറിച്ച് ഒരല്പം ചിന്തിച്ചു നോക്കൂ. പിന്നെ എല്ലാം കഴിയുമ്പോൾ, അതെല്ലാം മറന്നു പോകുമ്പോൾ നിങ്ങൾ അവനെക്കുറിച്ച് എങ്ങനെ വിചാരിക്കും നിങ്ങൾ അറിയുന്നു. നിങ്ങൾ വെറുതെ നോക്കൂ, നിങ്ങൾക്ക് പിരിമുറക്കം അഥവാ ടെൻഷൻ ഉണ്ടാകേണ്ടതുണ്ട്. അത്ര തന്നെ. ഒരു വേദനയോ മറ്റൊരു സംവേദനക്ഷമതയോ യാതൊന്നും തന്നെ ഇല്ല എന്നതിനെക്കുറിച്ച് ചിന്തിക്കാമോ? ഒരിക്കലും ഒരു വേദനയുമില്ല എന്നിരിക്കലോ? നിങ്ങൾക്കൊരിക്കലും ഒരു വികാരവും ഉണ്ടായിട്ടില്ല. കാണുന്നോ, നിങ്ങൾക്കൊരു വികാരങ്ങളും ഉണ്ടായിട്ടില്ലെന്ന് വരികിൽ നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ ഒന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. മനസ്സിലായോ? അതുകൊണ്ട് നോക്കൂ, എങ്ങനെയൊക്കെയായാലും സകലതും ശരിയായിരിക്കുന്നു. അതുകൊണ്ട് അതിനെ ധൈര്യപൂർവ്വം നേരിടേണ്ടതിന് നമുക്ക് ദൈവം കൃപ നൽകിയിരിക്കുന്നു. അതാണ് ആ കാര്യം. നാം ആ കൃപയുമായിട്ട് മാത്രം നിന്നുകൊണ്ട് ഈ ജീവിതം അവസാനിക്കുമ്പോൾ നാം പോകാനായി നോക്കിക്കൊണ്ടിരിക്കുന്ന ആ മഹത്തായ മറ്റേത് മറുവശത്തുണ്ടെന്ന് നാം അറിയുന്നു എന്ന് നാം അവിടെ നിന്നുകൊണ്ട് പറയും. ഇപ്പോൾ നാം അതെല്ലാം അതൊരു പിരിമുറുക്കമാണെന്ന് നാം നമ്മൾ ഓർക്കുന്നു. അതായത്, ചില ക്രിസ്ത്യാനിത്വം എന്നാൽ ഇങ്ങനെ പരിചയപ്പെടുത്താൻ ശ്രമിക്കും പോലെ. അതായത്, നിങ്ങൾക്ക് സകല വ്യാകുലങ്ങളിൽ നിന്നും സ്വതന്ത്രരാകാം. നിങ്ങൾ ഇല്ല, നിങ്ങളാകുന്നില്ല, നിങ്ങൾ പിരിമുറുക്കങ്ങളിൽ നിന്നും സ്വതന്ത്രരാകും. ഓ അല്ല, നിങ്ങൾ ക്രിസ്ത്യാനിയായി തീരുമ്പോൾ നിങ്ങൾ പിരിമുറുക്കങ്ങളെ കൂട്ടിച്ചേർക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ഇറക്കത്തിൽ അനായാസം പോകുന്നത് പോലെ ആനന്ദത്താൽ ഭദ്രമായി പൊയ്ക്കൊണ്ടിരിക്കുന്നു. അവിടെ എന്തു തന്നെ ചെയ്തുകൊണ്ടിരുന്നോ, അവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അറിയാതെയിരുന്നു. എന്നാൽ നിങ്ങളുടെ വാസ്തവമായ ക്രിസ്ത്യാനിയായി തീരുമ്പോൾ ഓരോ നിമിഷവും നിങ്ങൾ ആശ്ചര്യപ്പെടും. ഞാൻ എന്റെ കർത്താവിനെ പ്രസാദിപ്പിക്കുന്നു, എനിക്ക് അവനിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞെങ്കിൽ അത് നിങ്ങളിൽ ഒരു പിരിമുറക്കമിടും, നിങ്ങളുടെ മേൽ ഒരു ജാഗ്രതയിടും. അതാണ് നിങ്ങൾ എന്തായിരിക്കുന്നത് അതാക്കി തീർക്കുന്നത്. അതുകൊണ്ട് അതിന് എല്ലാറ്റിനും പുറമെ ടെൻഷൻ ഒരു അനുഗ്രഹവുമാണ്. അത് നിങ്ങൾ അതിനെ എങ്ങനെയാണ് നോക്കുന്നത് എന്നതിനെ ആശ്രയിക്കുന്നു. നിങ്ങൾ അതിനെ എങ്ങനെ നോക്കുന്നു എന്നതിനാൽ ആശ്രയിച്ചിരിക്കുന്നു. കാണുന്നോ, നിങ്ങൾ മറ്റേ വശം മാത്രമാണ് നോക്കുന്നതെങ്കിൽ അവിടെ നിങ്ങളൊരു വസ്തുവിനെ എത്രമാത്രം ചെറുതായി മുറിച്ചാലും ശരി, അപ്പോഴും നിങ്ങൾക്ക് അതിന്റെ ഇരുവശവും കാണാനാകുന്നു. നിങ്ങൾക്ക് മനസ്സിലായോ? അതിനാൽ നിങ്ങൾ അതിന്റെ രണ്ടു വശവും കാണാൻ ആഗ്രഹിക്കുന്നു. ആയതിനാൽ പിരിമുറക്കം, ഞാൻ വിചാരിക്കുന്നത് ഓ എന്റെ അത് ഈ ടെൻഷൻ എന്നാൽ എന്താണ്? ഞാൻ ഈ ടെൻഷനെ കൂടാതെ ജനിച്ചിരുന്നു എങ്കിൽ, അതെ, എനിക്ക് ഈ ടെൻഷൻ ഇല്ലായിരുന്നു എങ്കിൽ ഞാൻ എന്തായിരിക്കുന്നുവോ അതല്ലാതായിരിക്കുമായിരുന്നു. ഒരുപക്ഷെ ഞാനൊരു ക്രിസ്ത്യാനി പോലും ആയിരിക്കുമായിരുന്നില്ല. ഈ ടെൻഷനാണ് എന്നെ ക്രിസ്തുവിലേക്ക് നിർബന്ധിച്ചുകൊണ്ട് പോകുന്നത്. ആണെന്നോ? അതിനാൽ എനിക്കത് അനുഗ്രഹീതമായ കാര്യമാകുന്നു. അങ്ങനെ തന്നെ പൗലോസ് പറഞ്ഞതുപോലെ, അവന് ടെൻഷനോ മറ്റോ ഉണ്ടാകുകയോ അതിനെങ്കിൽ മറ്റൊന്നോ ഉണ്ടായപ്പോഴോ അത് അവനിൽ നിന്നും എടുത്തു കളയാനായി അവൻ കർത്താവിനോട് 3 പ്രാവശ്യം കൂടി ആലോചിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഷൗലെ, പൗലോസെ, എന്റെ കൃപ നിനക്ക് മതി. അവൻ പറഞ്ഞു, എന്നാൽ പ്രശംസിക്കണമെങ്കിൽ എന്റെ ബലഹീനത സംബന്ധിച്ച് ഞാൻ പ്രശംസിക്കും. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. കാണുന്നോ, അത് ദൈവത്തിന് ഇഷ്ടമായിരിക്കുന്നിടത്തോളം അത് ശരി തന്നെ. ഇപ്പോൾ അത് എന്നെ അത്രയേറെ ഭയപ്പെടുത്തുകയും വളരെയേറെ മോശമാക്കുകയും ചെയ്തിരുന്നപ്പോൾ ഒരിക്കൽ ഞാൻ അവനുമായി കൂടിയാലോ നടത്തി. അവൻ എന്നോട് പറഞ്ഞു, ഏകദേശം 8-ോ 10-ോ വർഷം മുമ്പായിരുന്നു. അവൻ പറഞ്ഞു, അത് ഇന്നു മുതൽ വീണ്ടും ഒരിക്കലും നിന്നെ ഭയപ്പെടുത്തില്ല, അത് പിന്നൊരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. ഇല്ല സർ, ചെയ്യരുത്, അതിനെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ടതില്ല. എനിക്കതങ്ങനെ അനുഭവപ്പെട്ടു, എന്നാൽ അത് അവിടെ തന്നെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. എന്നിട്ടും ഞാൻ അങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. എന്നാൽ അത് പിന്നൊരിക്കലും ഭയപ്പെടുത്തിയില്ല. അതിനായി വളരെയേറെ നന്ദിയുണ്ട്. ഇപ്പോൾ ഇനി അതൊരിക്കലും ഉണ്ടാകില്ല എന്ന് അവനാണ് പറഞ്ഞതെങ്കിൽ നിങ്ങൾക്കിനി ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല, അത് അങ്ങനെ തന്നെയാകും. അതിനാൽ അത് സംഭവിക്കണം എന്നത് അവന്റെ ഇഷ്ടമായിരുന്നു. ആയതിനാൽ ഞാൻ അതിനെ പുണർന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, നന്ദി കർത്താവേ, ഞാൻ ആ വഴിയിൽ തന്നെ നടക്കും. ഇപ്പോൾ പ്രാർത്ഥനയ്ക്കായി ഒരു നിമിഷം നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. പ്രാർത്ഥനയ്ക്കായി ഏതെങ്കിലും വിധത്തിലെ ഒരു പ്രത്യേക അഭ്യർത്ഥനയുണ്ടോ? തൂവാലകൾ ഇവിടെ കിടക്കുന്നു ഞാൻ കാണുന്നു. നിങ്ങളുടെ കൈകളെ ഉയർത്തിയാലും കർത്താവേ, നിന്റെ മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയുടെ മഹത്തായ കൃപയുടെ രാജോചിതമായ സിംഹാസനത്തിലേക്ക് ഞങ്ങൾ സമീപിക്കുന്നു. കാരണം ഞങ്ങളോട് കടന്നു വരിക എന്ന് പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ ക്ഷണത്താൽ കടന്നു വരുന്നു. ഞങ്ങളുടെ എല്ലാ ചിന്താകുലങ്ങളുമായി കടന്നു വരികയും അവയെ അവന് മെലിടുകയും ചെയ്യുന്നു. കാരണം അവൻ ഞങ്ങൾക്കായി കരുതുന്നുവല്ലോ. അവൻ ഞങ്ങൾക്കായി കരുതുന്നു എന്നറിയുന്നത് എത്ര വലിയ ആശ്വാസമാണ്. സ്വർഗത്തിലെ മഹാനായ ദൈവം സൃഷ്ടികർത്താവ് ഞങ്ങൾക്കായി അവന്റെ സൃഷ്ടിക്കായി കരുതുന്നു. ഞങ്ങൾ അതിനായി വളരെ സന്തുഷ്ടരാണ് കർത്താവേ. ഞങ്ങൾ ജീവിക്കുന്ന ഈ കാലത്ത് നിന്റെ വചനത്തിനുമേലല്ലാതെ മറ്റൊന്നിൽ നിന്നും ആശ്വാസം കണ്ടെത്താൻ കഴിയില്ല എന്നിരിക്കുമ്പോൾ അത് എത്ര വലിയ ആശ്വാസമാണ്. നിന്റെ വാഗ്ദാനം അത് മാത്രമാണ് ഞങ്ങളുടെ ആശ്വാസം. നിന്റെ വാഗ്ദാനത്തിന്മേൽ ഞങ്ങളുടെ ആവശ്യങ്ങളെ അറിയിക്കാൻ നീ പറഞ്ഞിരിക്കുന്നു, എന്റെ നാമത്തിൽ നിങ്ങൾ എന്തു ചോദിച്ചാലും ഞാൻ അത് ചെയ്തു തരും. ഈ എല്ലാ മഹത്തായ വാഗ്ദാനങ്ങളും യാചിപ്പിൽ നിങ്ങൾക്ക് ലഭിക്കും. നീങ്ങിപ്പോകാ എന്ന് സംശയിക്കാതെ ഈ മലയോട് നീങ്ങിപ്പോകാൻ പറഞ്ഞാൽ പറഞ്ഞതുപോലെ സംഭവിക്കും. ഈ എല്ലാ വാഗ്ദാനങ്ങളും ഞങ്ങൾ എന്താണ് യാചിക്കുന്നത് അതിൽ നിന്നും അതിനെ വലിച്ചെടുക്കാൻ കഴിയും. കർത്താവേ, കൈകൾ മുകളിലേക്ക് ഉയർത്തിയിരിക്കുന്നവർക്ക് എന്തോ ആവശ്യമുണ്ട്. അവരുടെ ആവശ്യങ്ങൾ അവിടെ നിന്ന് അറിയുന്നു. അത് നൽകിയാൽ പിതാവേ, അവരുടേതുമായി ഞാൻ എന്റെ പ്രാർത്ഥനകളെ അങ്ങയുടെ മുമ്പിൽ വയ്ക്കുന്നു. എന്റെ കൈയും അവരോടൊപ്പം ഉയർത്തിയിരിക്കുകയാണ്. ഇവിടെ ഈ ഡെസ്കിന്മേൽ ഇട്ടിരിക്കുന്ന തൂവാലകൾ, ഈ തൂവാലകൾ ഇവിടെ കിടക്കുന്നു. ഓ ജനങ്ങൾ, എത്രമാത്രം വിശ്വാസത്തോടെ, ഗംഭീര വിശ്വാസവുമായി കർത്താവെ, രോഗികളായ ജനങ്ങൾക്ക് വേണ്ടി നീ എന്തോ ചിലതിനാൽ എന്നെ അനുഗ്രഹിച്ചിരിക്കും പോലെ കാണപ്പെടുകയും എവിടെ പോയാലും എല്ലായിടത്തും ഞാൻ എവിടെ പോയാലും രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നത് എന്നതിൽ എന്തോ ചിലതുള്ളതായി കാണപ്പെടുകയും ചെയ്യുന്നു. ദൈവമേ, ഇപ്പോൾ സഹായിക്കണമേ. ഇവിടെ ഇട്ടിരിക്കുന്ന ഈ തൂവാലകളിന്മേലുള്ള ജനങ്ങളെ ചോദിക്കുന്ന നിവേദനങ്ങളെ നീ അനുവദിക്കണമെന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിന്റെ ദയാ അവരുടെ മേൽ ഉണ്ടാകുന്നിട വരട്ടെ. കർത്താവേ, ഇവിടെ സഹോദരി ഹിക്സിനോടൊപ്പം ക്യാൻസർ ബാധിച്ച ഒരു സ്ത്രീ ഉണ്ടെന്നും എവിടെ നിന്നോ വിമാനമാർഗം ഇവിടെ പ്രാർത്ഥനയ്ക്കായി മാത്രം വന്നിരിക്കുകയും ഇവിടെ കടക്കാൻ കഴിയുമോ എന്നും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമോ എന്നും അറിയാൻ ആഗ്രഹിക്കുന്നു. ദൈവമേ, നീ ആ വ്യക്തിയുടെ ജീവനോട് ദയ കാണിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതനുവദിക്കണമേ. എന്റെ അനന്തരവനായ മിക്കി ഇപ്പോൾ വാതിന് പുറത്തേക്ക് പോയിട്ടേയുള്ളൂ. വളരെ പനിയാലും ഛർദിയാലും അവിടെ എവിടെയോ കിടക്കുന്നു. കർത്താവേ, ഞങ്ങൾ വിശ്വാസത്തിൽ പ്രാർത്ഥന നടത്തുമ്പോൾ നീ അത് നിർത്തുമെന്ന് ഞാൻ അറിയുകയും ഞാൻ മുറി വിട്ടുപോരുന്നതിന് മുമ്പ് തന്നെ ആ പനി പയ്യിൽ നിന്നും വിട്ടുപോകുന്നതായി എനിക്ക് അനുഭവപ്പെടുകയും ചെയ്തു. അതിനായി ഞാൻ നന്ദിയുള്ളവനാകുന്നു. ഇപ്പോൾ കർത്താവേ, എല്ലാ കാര്യങ്ങൾക്കും നിനക്ക് നന്ദി. ഇപ്പോൾ അവിടുത്തെ വചനത്തെപ്പറ്റി സംസാരിക്കാനുള്ള നറുക്ക് എന്റെ മേൽ വീണിരിക്കുന്നു. അവിടുത്തെ വചനം ഞങ്ങൾക്ക് നൽകിയാലും കർത്താവേ, അവിടുത്തെ വചനം സത്യമല്ലോ. ഞങ്ങളുടെ പ്രാണനുകളെ അനുഗ്രഹിച്ചിട്ട് ആവശ്യമായ കൃപയെ ഞങ്ങൾക്ക് നൽകിയാലും അതിന്ന് രാത്രിയിലേക്കുള്ള നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങളിൽ നിന്നും അഥവാ വചനത്തിൽ നിന്നും ഞങ്ങൾ നിർവൃതി അടഞ്ഞ് ഈ ആഴ്ചയിലെ ബാക്കിയുള്ള ദിവസങ്ങളെ ഘോഷിപ്പിക്കാനായി സഹായിക്കട്ടെ. അത് അനുവദിക്കണമേ. ഞങ്ങളുടെ പാസ്റ്റ് അനുഗ്രഹിക്കണമേ. ഈ ധൈര്യശാലിയായ പ്രാണനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും അദ്ദേഹത്തിന്റെ മക്കളെയും ഡീക്കന്മാരെയും ട്രസ്റ്റികളെയും ഈ കെട്ടിടത്തിനകത്ത് കടന്നു വരികയും പുറത്തു പോകുകയും ചെയ്തിരിക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഇതനുവദിക്കണമേ പിതാവേ. ഈ അനുഗ്രഹങ്ങളെ ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. ആമേൻ. ഇപ്പോൾ കർത്താവിന്റെ എഴുത്തിലെ രണ്ട് ഭാഗങ്ങളിൽ നിന്നും വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആദ്യം ഞാൻ സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ നിന്നും 86 സങ്കീർത്തനം നിന്നും വായിക്കാൻ ആഗ്രഹിക്കുന്നു. അത് കഴിഞ്ഞ് ഞാൻ വിശുദ്ധ മത്തായി 16 അധ്യായത്തിൽ നിന്നും 1-3 വരെ വായിക്കുന്നു. ഞാൻ സങ്കീർത്തനത്തിൽ അതിലെ 11 വാക്യം വരെയാണ് വായിക്കാൻ ആഗ്രഹിക്കുന്നത്. അത് ഏകദേശം അതിന്റെ പകുതിയിലും അല്പം കൂടുതലാണ്. അതിൽ നിന്നും പ്രസംഗിക്കുന്നതിനു മുമ്പായി ഇതിനെ ഒരു വിഷയം എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ ഇതിനെ ഇങ്ങനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നു: ഏകീകരിക്കലിന്റെ കാലവും ലക്ഷണവും, ഒന്നായി തീരുന്നതിന്റെ കാലവും ലക്ഷണവും. അത് കേൾക്കാനായി കൂട്ടിക്കുഴയ്ക്കപ്പെട്ടതുപോലെയുണ്ട്. ഏകീകരിക്കലോ, കാണുന്നോ, കാലം, ഒന്നായി തീരുന്നതിന്റെ കാലം, അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഏകീകരിക്കലിന്റെ കാലത്തിന്റെ അടയാളം സങ്കീർത്തനത്തിൽ 86 സങ്കീർത്തനം ദാവീദിന്റെ ഒരു പ്രാർത്ഥനയാണ്. യഹോവയെ ചെവിചായ്ക്കണമേ, എനിക്കുത്തരമറിയണമേ, ഞാൻ എളിയവനും ദരിദ്രനുമാകുന്നു, എന്റെ പ്രാണനെ കാക്കണമേ, ഞാൻ നിന്റെ ഭക്തനാകുന്നു, എന്റെ ദൈവമേ, നിന്നിൽ ആശ്രയിക്കുന്ന അടിയാനെ രക്ഷിക്കണമേ, കർത്താവേ എന്നോട് കൃപയുണ്ടാകണമേ, ഇടപെടാതെ ഞാൻ നിന്നോട് നിലവിളിക്കുന്നു, അടിയന്റെ ഉള്ളത്തെ സന്തോഷിപ്പിക്കണമേ, യഹോവേ നിങ്കിലേക്ക് ഞാൻ എന്റെ ഉള്ളമുയർത്തുന്നു, കർത്താവേ നീ നല്ലവനും ക്ഷമിക്കുന്നവനും നിന്നോട് അപേക്ഷിക്കുന്നവരോടൊക്കെയും മഹാദയാലുവുമാകുന്നു, യഹോവേ എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ, എന്റെ യാചനകളെ ശ്രദ്ധിക്കണമേ, നീ എനിക്ക് ഉത്തരമറിയുകയാൽ എന്റെ കഷ്ട ദിവസത്തിൽ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. ഓ, ഇത് അതിശയമായിരിക്കുന്നില്ലേ? നീ എനിക്ക് ഉത്തരമറിയുകയാൽ.
Among the gods there is none like unto thee, O Lord, neither are
കർത്താവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനായവനില്ല, നിന്റെ പ്രവൃത്തികൾക്ക് തുല്യമായ ഒരു പ്രവൃത്തിയുമില്ല. കർത്താവേ, നീ ഉണ്ടാക്കിയ സകല ജാതികളും തിരുമുമ്പിൽ വന്ന് നമസ്കരിക്കും, അവർ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തും. നീ വലിയവനും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നതുമല്ലോ, നീ മാത്രം ദൈവമാകുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കൂ, യഹോവേ, നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ, എന്നാൽ ഞാൻ സത്യത്തിൽ നടക്കും. നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ എന്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ. ഏകീകരിക്കുക, കാണുന്നോ, ഞാനിപ്പോൾ ഏകീകരിക്കലിന്റെ കാലത്തിന് ലക്ഷണത്തെ കുറിച്ച് സംസാരിക്കുന്നു. ഇപ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നിന്ന്. അനന്തരം പരീശന്മാരും സദൂക്യരും അടുക്കെ വന്ന് ആകാശത്തു നിന്ന് ഒരു അടയാളം കാണിച്ചു തരണമെന്ന് അവനെ പരീക്ഷിച്ചോദിച്ചു. അവരോട് അവൻ ഉത്തരം പറഞ്ഞത്, സന്ധ്യാസമയത്ത് ആകാശം ചുമന്നു കണ്ടാൽ നല്ല തെളിവാകുമെന്നും രാവിലെ ആകാശം മൂടി ചുമന്നു കണ്ടാൽ ഇന്ന് മഴക്കോൾ ഉണ്ടാകും എന്ന് നിങ്ങൾ പറയുന്നു. ആകാശത്തിന്റെ ഭാവം വിവചിപ്പാൻ നിങ്ങൾ അറിയുന്നു, എന്നാൽ കാലലക്ഷങ്ങളെ വിവചിപ്പാൻ കഴിയുന്നില്ലയോ? ഈ വായിച്ച വേദഭാഗത്തോട് കർത്താവ് തന്റെ കൃപയുടെ അനുഗ്രഹങ്ങളെ കൂട്ടിച്ചേർക്കാനിടവരട്ടെ. ഇപ്പോൾ നാം ഈ ഏകീകരിക്കലിന്റെ ഒന്നാക്കി തീർക്കുന്ന കാലത്തെ അഥവാ ഒന്നായിത്തീരുന്ന കാലത്തെ ലക്ഷണത്തെപ്പറ്റി സംസാരിക്കാൻ പോകുന്നു. നോക്കൂ, ഇവിടെ യേശു ഈ വായിച്ച വേദഭാഗത്തെ അവസാനത്തിങ്കൽ അവൻ പരീശന്മാരെയും സദൂക്യരെയും നിങ്ങൾക്ക് കാലലക്ഷണങ്ങളെ വിവചിപ്പാൻ കഴിയില്ലയോ എന്ന് ചോദിച്ചുകൊണ്ട് ശകാരിക്കുന്നതായി കാണുന്നു. ഇപ്പോൾ നോക്കൂ, നിങ്ങൾ ജീവിക്കുന്ന കാലത്തെ ലക്ഷണത്തെ വിവചിക്കുക എല്ലായ്പ്പോഴും ജനങ്ങൾക്ക് ഒരു മഹത്തായ കാര്യമായിരുന്നു. നോക്കൂ, എന്നാൽ ആരും അതിൽ നിന്ന് വഴുതിപ്പോകാതിരിപ്പാൻ ദൈവം സ്പഷ്ടമായി എഴുതിയിരിക്കുന്നു. ഇപ്പോൾ സാധാരണയായി ഞാൻ പുറകിലേക്ക് ചെന്ന് മറ്റു ദൈവവേലക്കാരിൽ നിന്നും ബൈബിൾ എഴുതപ്പെട്ട കാലത്തിലെ കർത്താവിന്റെ ദാസന്മാരിനെടുക്കാറുണ്ട്. നോഹയുടെ കാലത്തിന്റെ അടയാളം, ദാനിയലിന്റെ കാലത്തിന്റെ ലക്ഷണവും മറ്റും വ്യത്യസ്തമായ അടയാളങ്ങളും പോലെ. എന്നാൽ ഇന്ന് രാത്രിയിൽ സമയം ലാഭിക്കാനായി ഞാൻ അതെല്ലാം വിട്ടുകളയാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ പ്രാകൃതമായ കാലത്തിന്റെ ലക്ഷണത്തെ നൽകുക എന്നത് എല്ലായ്പ്പോഴും ദൈവത്തിന്റെ രീതിയായിരുന്നു. അതിനാൽ എല്ലാവർക്കും അത് ഏത് സമയമായിരുന്നു എന്നറിയാൻ കഴിഞ്ഞിരുന്നു. ഈ പരീശന്മാർക്കും അവരുടെ കാലം ഏതായിരുന്നു എന്ന് അറിയേണ്ടതായിരുന്നു. ആ കാലം ഏതായിരുന്നു എന്ന് അവർ അറിയണമായിരുന്നു. അവൻ മറ്റൊരിടത്ത് ഇങ്ങനെ പറയുന്നു, നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നു എങ്കിൽ നിങ്ങൾ എന്റെ കാലത്തെ അറിയുമായിരുന്നു. കാണുന്നോ, അത് നാം മനസ്സിലാക്കുന്ന ഒരു ഒരു മഹത്തായ കാര്യമാണ്. നോക്കൂ, മനസ്സിലാക്കാൻ കഴിയാതെ ആ വിധമാണ് അവർ പ്രവാചകന്മാരെ പറ്റി എഴുതിയപ്പോഴും പ്രതിപാദിച്ചിരുന്നത്. അവർ പറഞ്ഞു, കർത്താവിൽ നിന്നുമുള്ള ദർശനങ്ങളാൽ അവന് ഗ്രഹണശക്തിയുണ്ട്. പണ്ടുള്ള പ്രവാചകന്മാരുടെ അടുക്കൽ കർത്താവിന്റെ വചനം വന്നിരുന്നു. നോക്കൂ, പ്രവാചകന്മാർ മുഖാന്തരം കർത്താവിന്റെ വചനത്തിന്റെ അറിവ് അവർക്കുണ്ടായിരുന്നു. അത് മാത്രമല്ല, ആ സമയം പ്രവാചകന്മാർ ഒരു അടയാളം കൊടുത്തിരുന്നു. ഇപ്രകാരം ഒരു മനുഷ്യൻ ഒരു വശത്തേക്ക് മാത്രം ചരിഞ്ഞ് ഇത്രയും നാൾ കിടക്കുക, പിന്നെയും മറുവശം തിരിഞ്ഞു കിടക്കുക. ഒരു മനുഷ്യൻ തന്റെ വസ്ത്രങ്ങളെ ഉരിഞ്ഞു കളയുക. ഓ, അവർ ജീവിച്ചിരുന്ന കാലത്തെ കാണിക്കാനായി അവർ അനേക ലക്ഷങ്ങളെ കാട്ടിയിരുന്നു. സ്വർഗത്തെയും ഭൂമിയും സൃഷ്ടിച്ച അതേ ദൈവം തന്റെ കാലത്തെ ലക്ഷണത്താൽ വിവരിക്കേണ്ടതിന് അവൻ തന്റെ പ്രവൃത്തികളാൽ നിർണയപ്പെടുത്തിയിരുന്ന അതേ ദൈവം ഇന്നും ജീവിക്കുന്നു. അതുകൊണ്ട് നാം തികച്ചും എന്തോ ചിലത് നാം ജീവിക്കുന്ന ഈ കാലത്തെ കാണുമ്പോൾ എവിടെയോ ആരോ ചിലർക്ക് നോട്ടക്കുറവിനാൽ സംഭവിക്കുന്നതായ എന്തോ ചിലതുണ്ട്. കാണുന്നോ, കാരണം ഒരു വസ്തുനിഷ്ഠമായ ലക്ഷണത്തെ തരാതെ ദൈവം ഈ കാര്യങ്ങളെ സംഭവിക്കാനിടവരുത്തുകയില്ല. അവിടെ അതാണ് നാം മനസ്സിലാക്കേണ്ട കാര്യം. അതായത്, ആ മതപുരോഹിതന്മാർ നാം അതിനെ ശരിയായി വായിക്കുന്നില്ല. ഇപ്പോൾ ഈ കാര്യം ഇതാണ്, ഇത് അന്നത്തേതുപോലെ കാണുന്നു. അത് ആ സമയമായില്ല എന്നാണ് അവർ ചിന്തിച്ചിരുന്നത്. അവരന്ന് വളരെ സമാധാനമായി ജീവിക്കുന്നു എന്നാണ് അവർ കരുതിയത്. ആയതിനാൽ അവർ മിശിഹായെ നോക്കിക്കൊണ്ടിരുന്നില്ല. ജനങ്ങൾ അവന്റെ വരവനെ കുറിച്ച് ബോധവാന്മാരല്ലാതിരിക്കുമ്പോൾ കള്ളൻ രാത്രി വരും പോലെയാകും അവന്റെ വരവും എന്ന് യേശു പറയുന്നു. അവിടെ ചില കന്യകമാർ അവനെ എതിരേൽക്കാനായി പോയി. അവരിൽ പകുതി പേരും വിലക്കൽ എണ്ണയുമായി തയ്യാറായിരുന്നു. അവർ ആ ലക്ഷണത്തിനായി കാത്തിരിക്കുകയുമായിരുന്നു. നോക്കൂ, അവന്റെ വരവിന്റെ ലക്ഷണത്തെ, ഇപ്പോൾ ആ ലക്ഷണത്തെ നോക്കുന്നവരോടാണ്, അവരോടാണ് ഞാൻ ഇന്ന് രാത്രി സംസാരിക്കുന്നത്. കർത്താവ് വിശ്വാസികൾക്ക് മാത്രം വേണ്ടിയാണ് ഈ കാലത്തിന്റെ ലക്ഷണങ്ങളെ നൽകിയിരിക്കുന്നത്. അവിശ്വാസികൾ ഒരിക്കലും അത് കാണുകയില്ല. അവർ അവയുടെ നേരെ മുകളിലൂടെ കടന്നുപോകുകയും അവർക്കത് കാണാൻ കഴിയുകയുമില്ല. ഇപ്പോൾ ഞാൻ നിങ്ങളെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് വാസ്തവമായിരിക്കുന്നത് പോലെ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആ ദൂതൻ തന്നെ ഈ പ്രസംഗവേദിയിൽ വന്നതെന്നാൽ എനിക്കതിലേക്ക് നോക്കാൻ കഴിഞ്ഞെന്നാലോ, അഥവാ നിങ്ങൾക്കതിലേക്ക് നോക്കാനായെങ്കിലും എനിക്കതിനെ കാണാൻ കഴിഞ്ഞു എന്ന് വരില്ല. അതല്ല, എനിക്കതിലേക്ക് നോക്കാനായാലും നിങ്ങൾക്ക് കാണാനായി എന്ന് വരികയില്ല. ഇപ്പോൾ ഇത് തിരുവചന പ്രകാരമാണ് നിങ്ങൾക്കറിയാം. അത് കൃത്യമായും ശരി തന്നെ. അവർ കണ്ടു പൗലോസ് നിലത്ത് വീണെന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ അവരോ, അവരിൽ ആരും തന്നെ ആ വെളിച്ചം കണ്ടില്ല. ജനസഞ്ചയത്തിന് മധ്യേ യോഹന്നാൻ നിൽക്കുമ്പോൾ ആ വെളിച്ചം അവിടെ തന്നെ നിന്നിരുന്നു. ആയിരക്കണക്കിന് പേർ, മതപുരോഹിതന്മാരിലും മഹാന്മാരായ മനുഷ്യരിലും ഋഷിമാരിൽ ഉൾപ്പെട്ടവർ ആ നദീതീരത്ത് നിന്നിരുന്നു. യോഹന്നാൻ സ്വയമായി പറയുന്നു, അവന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഒരു പ്രാവെന്ന പോലെ ഇറങ്ങി വന്നത് ഞാൻ കാണുകയും ഒരു ശബ്ദം ഇങ്ങനെ പറയുന്നത് കേട്ടു, ഈവനന്റെ പ്രിയപുത്രൻ, ഇവനിൽ വസിപ്പാൻ എനിക്കിഷ്ടം തോന്നിയിരിക്കുന്നു. യോഹന്നാൻ അല്ലാതെ മറ്റാരും അത് കണ്ടില്ല. ആണെന്നോ? അത് അവന് വേണ്ടി മാത്രമുള്ളതായിരുന്നു. വിദ്വാൻമാർക്ക് ലഭിച്ച അടയാളം എത്ര സ്പഷ്ടമായിരുന്നു എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ നോക്കുമ്പോൾ അവിടെയായിരുന്നിട്ട് അവർ എബ്രായരായിരുന്നു. അവർ ശരിക്കും ഇന്ത്യക്കാരായ ജ്യോതിശാസ്ത്രികൾ അല്ല, അവർ എബ്രായരായിരുന്നു. അവരുടെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാനായി അവിടെ അവർ ജ്യോതിശാസ്ത്രം പഠിക്കാൻ പോയതായിരുന്നു. അവർ അവിടെ ആയിരുന്നുകൊണ്ട് യെരൂശലേമിലേക്ക് നോക്കുമ്പോൾ ആ മൂന്ന് നക്ഷത്രങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് ആ ഓരോ നക്ഷത്രവും ഹാമും ക്ഷേമും യാഫെത്തും ഏത് കുലത്തിൽ നിന്നാണോ കടന്നു വന്നത് അവയുടെ ജന്മപാതയിൽ തന്നെ ഓരോന്ന് നിൽക്കുന്നത് കണ്ടു. ആ നക്ഷത്രങ്ങൾ അവയുടെ ജന്മപാതയിൽ നിൽക്കുന്നത് കണ്ടു. അതവർക്കുള്ള ഒരു അടയാളമായിരുന്നു. അതായത് ആ നക്ഷത്രങ്ങൾ ഒരേ നിലയിൽ വരുമ്പോൾ മിശിഹ ഭൂമിയിലായിരിക്കും. ഓ എന്റെ, അവനെവിടെയാണ്? യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? അവന്റെ നക്ഷത്രം ഞങ്ങൾ കിഴക്ക് കണ്ടു, അവനെ ആരാധിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞതിൽ യാതൊരു ആശ്ചര്യവുമില്ല. അവനെവിടെയാണ്? ശിശുവായ മിശിഹ അവിടെ എവിടെയോ കിടന്നിരുന്നു എന്നവർ അറിഞ്ഞിരുന്നു. എന്തെന്നാൽ ദൈവം അവർക്ക് കാലത്തിന്റെ ഒരു അടയാളം നൽകിയിരുന്നു. അതായത് ദൈവവും മനുഷ്യനും തമ്മിൽ ഏകോപിപ്പിക്കുന്ന ദൈവം സ്വയം ഒരു മനുഷ്യരത്തിൽ ഏകീഭവിക്കുക എന്നത് എന്തൊരു യോജിക്കൽ സമയമായിരുന്നു. സിദ്ധാന്ത പ്രകാരം എപ്പോഴെങ്കിലും നടന്നിട്ടുള്ളിൽ വെച്ച് ഏറ്റവും മഹത്തായ കാര്യമോ ദൈവം മനുഷ്യനുമായി ഏകോപിപ്പിക്കപ്പെട്ടു. ദൈവമായിരിക്കെ അവൻ തന്റെ മഹത്തായ കുലത്തെ വിട്ട് മനുഷ്യകുലത്തെ എടുക്കാനായി അവന്റെ കൂടാരത്തെ നീട്ടിയടിച്ചുകൊണ്ട് അവരെ വീണ്ടെടുക്കാനായി അവരിൽ ഒരുവനായി തീർന്നു. ഏകോപിപ്പിക്കൽ അതെന്താണ്? അത് ദൈവവും മനുഷ്യനുമായി എന്നേക്കും സമാധാനത്തെ കൊണ്ടുവന്നു. അതിനായി നാം എത്ര നന്ദിയുള്ളവരാകുന്നു. ലക്ഷണങ്ങൾ അയക്കാതിരുന്നെങ്കിൽ ഇപ്പോൾ ഇത്രയും ചിന്തിക്കൂ. സകലർക്കും അന്നുള്ള ജനങ്ങൾ എല്ലാ ജ്യോതിശാസ്ത്രജ്ഞന്മാരുടെയും ഘടികാരങ്ങൾ നക്ഷത്രമായിരുന്നു. മണിമാളികയിലേക്ക് ഒരു കാവൽക്കാരൻ പോയിട്ട് അവൻ അവിടേക്ക് ചെന്ന് അതിനെ കണ്ടറിയുമായിരുന്നു. ഒരു പ്രത്യേക നക്ഷത്ര കൂട്ടത്തിലുള്ള ഒരു നക്ഷത്രം അവയിലൂടെ കടന്നു പോകുമ്പോൾ അത് ഏത് സമയമായിരുന്നു എന്ന് അവൻ അറിഞ്ഞിരുന്നു. കാവൽക്കാരാ സമയമെന്തായി എന്ന് തിരുവചനത്തിലുള്ളത് നിങ്ങൾ അറിയുന്നുവല്ലോ. അത് ഏത് സമയത്തായിരുന്നു എന്ന് കാവൽക്കാരൻ ഇറങ്ങി വന്നറിയിക്കുമായിരുന്നു. അവർ നക്ഷത്രങ്ങൾ മുഖാന്തരമായിരുന്നു സമയം കണ്ടുപിടിച്ചിരുന്നത്. ഇപ്പോൾ ഈ നക്ഷത്രങ്ങൾ കൃത്യമായും ഒരേ നിലയിൽ വരികയും ഈ മൂന്ന് മനുഷ്യരല്ലാതെ മറ്റാരും അത് കണ്ടിരുന്നുമില്ല എന്നത് വളരെ വിചിത്രമായിരിക്കുന്നില്ലേ? കാണുന്നോ? കൃത്യമായും ഒരേ നിലയിൽ. ഇപ്പോൾ നിങ്ങൾക്കും അങ്ങനെ തന്നെ തിരുവചനവുമായി ഒരേ നിലയിൽ വരാൻ കഴിയും. കാണുന്നോ? ആ നക്ഷത്രങ്ങൾ തമ്മിൽ ഏകീകരിച്ചപ്പോൾ, ഈ നക്ഷത്ര കൂട്ടങ്ങൾക്കിടയിൽ ഒന്നായി തീർന്നപ്പോൾ, അതേ സമയം തന്നെ മൂന്ന് മനുഷ്യരും ഐക്യത്തിലായി തീർന്നു. ഈ വക കാര്യങ്ങളെല്ലാം വാസ്തവമായി തീർന്നു. നിങ്ങൾ അവയെ കണ്ട് അവയെല്ലാം ശരിയാണെന്നറിയാനായാൽ അവന്റെ വചനവുമായി നിങ്ങൾക്ക് ദൈവത്തോടൊപ്പം ഐക്യത്തിലാകാൻ കഴിയും. കാണുന്നോ? കാലത്തിന്റെ അടയാളം. ചിലപ്പോൾ നിങ്ങൾക്കതിന്റെ മുകളിലൂടെ നോക്കിക്കൊണ്ട് ഹാ മൂഢത്തരം എന്ന് പറയാനും കഴിയും. എന്നാൽ നിങ്ങൾക്കത് മൂഢത്തരമല്ല. നിങ്ങൾക്കോ നിങ്ങൾ വചനവുമായി ഏകീഭവിച്ചിരിക്കുകയും അത് ഇവിടെ ആയിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ 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 ഈ അടയാളം വിശ്വാസിയുമായി ഏകീഭവിച്ചു കഴിയുമ്പോൾ അത് കൃത്യമായും വെളിച്ചമായിരിക്കും. ടോറൻ പാറ്റ് അവരോടാണ്, വിശ്വസിക്കുന്നവരോടാണ് ഞാൻ ഇന്ന് സംബോധന ചെയ്യുന്നത്. എന്തെന്നാൽ അവിശ്വാസി അതൊരിക്കലും കാണുകയില്ല. അവൻ ഇന്ന് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു എങ്കിൽ ഈ ലക്ഷണത്തെ, ദിവസേനെ നാം ഇവിടെ ഈ കൂടാരത്തിൽ പഠനം ചെയ്യുന്ന ലക്ഷണങ്ങളെ പഠിക്കാൻ കഴിയാത്ത ഇന്നത്തെ നമ്മുടെ അനേക പുരോഹിത വർഗത്തിന് അത് എത്ര വലിയ ഒരു ശാസനയാകുമായിരുന്നു. മറ്റുള്ളവർ അത് പഠിക്കുകയും ചുമരന്മേലുള്ള ആ കൈയെടുത്ത് കാണുകയും ചെയ്യുന്നു. എന്നിട്ടും അനേകർ അതിനെ നിരസിച്ചു കളയുകയും ഒരിക്കലും അതിനെ കാണുകയുമില്ല. അവരുമായി അതിന് യാതൊന്നും തന്നെ ചെയ്യാനില്ല. അവർ അത് ശ്രദ്ധിക്കുന്നേയില്ല. ഇപ്പോൾ ശ്രദ്ധിക്കുക ഇതിൽ, അതായത് അവൻ രാജ്യാന്തര ലക്ഷണങ്ങളെ ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ അവർ അവനോട് ഇതേക്കുറിച്ച് ചോദിക്കുമ്പോൾ അവർക്ക് അടയാളമായിരുന്നു ആവശ്യമായിരുന്നത്. അവർക്കോ അവൻ സംഭവിച്ചു കഴിഞ്ഞതായ അടയാളങ്ങളെ നൽകി. ലോകാവസാനം എപ്പോഴാകും എന്നാണ് അവർ അറിയാൻ ആഗ്രഹിച്ചത്. അവസാനത്തിന്റെ അടയാളം എന്തായിരിക്കും? അവൻ അവർക്ക് തിരുവചനത്തിലുടനീളം അനേക സ്ഥലങ്ങളിൽ നിന്നും ആകാശത്തിലുണ്ടാകുന്ന ആകാശത്തിന്റെ അടയാളങ്ങളെയും ഭൂമിയിലെ അടയാളങ്ങളെയും രാജ്യാന്തര ലക്ഷണങ്ങളെയും കാട്ടിക്കൊടുത്തു. അവനവർക്ക് ലക്ഷണങ്ങളെ കൊടുത്തു. അടയാളം, അടയാളങ്ങൾ, തുടർച്ചയായും അടയാളം മാത്രം. ഒരു സ്ഥലത്ത് ഒരു രാഷ്ട്രത്തിന്റെ അടയാളമുണ്ടെന്ന് അവൻ അവരോട് പറഞ്ഞു. അവൻ പറഞ്ഞു, നോക്കൂ, രാജ്യങ്ങൾ യെരൂശലേമിന് ചുറ്റും കൂടുമ്പോൾ യെരൂശലേം സൈന്യത്താൽ വളഞ്ഞിരിക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ, ഇപ്പോൾ അവർ അത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ദൈവം ലോകത്തിന് ഐക്യത്തിലാകേണ്ടതിന് ദൈവം യഹൂദന്മാർക്ക് നൽകിയിരുന്ന സമയത്തിന്റെ അടയാളത്തെ അവർ നിരസിച്ചപ്പോൾ, ടൈറ്റസ് എന്ന മഹാൻ റോമിന്റെ ജനറൽ തന്റെ സൈന്യത്തെ ഒരുമിച്ച് കൊണ്ടുവന്ന് അതിനു ചുറ്റിനും വിന്യസിപ്പിക്കണമായിരുന്നു. ടൈറ്റസ് തന്റെ സൈന്യത്തെ ഐക്യത്തിലാക്കി പട്ടണത്തെ പിടിക്കാനായി വന്നത് ആ സമയത്തായിരുന്നു. ദൈവജനത്തിന് വിരുദ്ധമായി ആ രാജ്യം ഐക്യത്തിലാകും മുമ്പേ ആദ്യം തന്നെ ദൈവത്തിന്റെ മക്കൾ എന്നു പേർ വിളിക്കപ്പെട്ടവർ ദൈവവചനത്തിന് വിരുദ്ധമായി ഐക്യത്തിൽ ആകേണ്ടതുണ്ടായിരുന്നു. ഒരു മഹത്തായ ഏകീകരിക്കൽ സമയത്താണ് നാം ജീവിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഈ ചുമന്ന ലൈറ്റുകളെയും ഫ്ലാഷ് ലൈറ്റുകളെയും മറ്റുള്ളതിനെയും താഴേക്കിട്ടുകൊണ്ട് സ്ത്രീകൾ അവരെന്താണ് ചെയ്യുന്നത്, പുരുഷന്മാർ അവരെന്താണ് ചെയ്യുന്നത്, സഭകൾ അവരെന്താണ് ചെയ്യുന്നത്, ഈ ചെറിയ കൂട്ടർക്ക് നാം ഈ മഹത്തായ പ്രവചന മണിക്കൂറിൽ കർത്താവായ യേശുവിന്റെ വരവിന് തൊട്ട് മുൻപ് ഏകീകരിച്ചുകൊണ്ട് വരികയും തയ്യാറാക്കപ്പെടുകയും ചെയ്യുന്ന ദൈവവചനത്തിന്റെ നിരയിലായിരിക്കാനായി നിര കാണിച്ചു കൊടുക്കുകയാണ് എന്ന് എന്റെ മുഴുഹൃദയത്തോടും കൂടെ ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ടൈറ്റസ് രാജ്യങ്ങളെ ഏകീകരിക്കുന്നതിന് മുമ്പ് തന്നെ അവന്റെ സൈന്യത്തെ ഐക്യത്തിലാക്കും മുമ്പ് ഇസ്രായേൽ തന്നെത്താൻ ഏകീകരിക്കുകയും യേശു മിശിഹ ആയിരിക്കില്ല എന്ന കാര്യത്തിൽ അവരെ തന്നെത്താൻ ബന്ധിച്ചു വരുന്നു. അവർ അവനെ നിരസിച്ചു കളഞ്ഞു. മാത്രമല്ല അവനെ നിരാകരിക്കുകയും അവനെ കുരിശിൽ തറയ്ക്കുകയും ചെയ്തു. അപ്പോൾ അവർക്കായി ഐക്യപ്പെട്ട രക്ഷയെ അവർ നിരസിച്ചപ്പോൾ അവർ അത് ചെയ്യുന്നതിനായി ഐക്യത്തിലായി തീർന്നു. ഇപ്പോൾ ഇതിനെ മനസ്സിൽ വെച്ചുകൊള്ളുക. സമയത്തിന്റെ സന്ദേശത്തെ നിരസിക്കുന്നതിനായി അവർ തമ്മിൽ ഏകീഭവിച്ചു. അവർക്കത് ചെയ്യേണ്ടതുണ്ടായിരുന്നു. അവർ അന്ന് അത് ചെയ്തപ്പോൾ രാജ്യത്തിന് നൽകിയിരുന്ന അടയാളം കടന്നു വന്നു. രാജ്യങ്ങൾ അന്യോന്യം ഐക്യത്തിലാകാൻ തുടങ്ങിയപ്പോൾ ടൈറ്റസ് ഈ റോമാക്കാരുടെയും ഗ്രീക്കുകാരുടെയും വലിയ സൈന്യത്തെ യെരൂശലേമിലേക്ക് ചുറ്റും വിന്യസിച്ചു. ആ ജനങ്ങൾ അപ്പോൾ അവിടെ തന്നെ അടയ്ക്കപ്പെട്ടതുപോലെ ആവുകയും അവർ പട്ടിണി കിടന്ന് മരിച്ചു പോകുകയും ചെയ്തു. അവർ മരങ്ങളിൽ നിന്നും അതിന്റെ തോൽ ഭക്ഷിച്ചു എന്ന് മഹാൻ ചരിത്രകാരനായ ജോസഫസ് നമ്മോട് പറയുന്നു. അവർ നിലത്തുനിന്ന് പുല്ല് പറിച്ചുന്നു. അവരിൽ ഓരോരുത്തരും മറ്റേയാളുടെ കുട്ടികളെ പോലെ ദേഹിക്കുന്നു. നോക്കൂ, അവർ ഭ്രാന്തന്മാരായി തീർന്നു. അങ്ങനെ അതിന്റെ അവസാനത്തിങ്കൽ ടൈറ്റസ് അവൻ പുറകിലുള്ള യെരൂശലേമിന്റെ ചുറ്റിലുമുണ്ടായിരുന്ന ഒരു മലയുടെ മുകളിൽ ഇരിക്കുകയായിരുന്നു. ഈ സൈന്യം അവിടെ കടന്നു വരുന്നത് കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജനം അവർ ദൈവേഷ്ടമാണ് ചെയ്യുന്നത് എന്നാണ് കരുതിയത്. അതവരോട് പറഞ്ഞ ആ മഹാനായ ഉപദേഷ്ടാവിനെ കേൾക്കുന്നത് അവർ നിരസിച്ചപ്പോഴായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ ഒരാൾ പോലും അതിലകപ്പെട്ടു പോയില്ല. അവർ അടയാളം കാണുകയും അവിടെ നിന്ന് പാലായനം ചെയ്യുകയും ചെയ്തു. കാണുന്നോ, അവർ പറഞ്ഞു, അന്ന് യഹൂദിയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ, വീട്ടിന്മേൽ ഇരിക്കുന്നവൻ വീട്ടിനുള്ളിൽ എടുക്കേണ്ടത് ഇറങ്ങരുത്, വയലിലുള്ളവൻ വസ്ത്രമെടുപ്പാൻ മടങ്ങിപ്പോകരുത്, എന്നാൽ നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തോ ശബത്തിലോ സംഭവിക്കാതിരിപ്പാൻ പ്രാർത്ഥിപ്പിൻ. എന്തുകൊണ്ടെന്നാൽ ശീതകാലത്ത് മലകൾ മഞ്ഞു മൂടിയിരിക്കും, ശബത്തിലോ വാതിലുകൾ പടിവാതിൽ അടഞ്ഞു കിടക്കും. അവർ ആ അവസ്ഥയിൽ പിടിപെടുമായിരുന്നു. കാണുന്നോ, നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അതിനെപ്പറ്റി കർത്താവ് അനുവദിക്കുമെങ്കിൽ ദൈവം എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ ശ്രദ്ധിക്കൂ, അവനത് അങ്ങനെയായിരിക്കുമെന്ന് അവർ ആ വിധത്തിൽ ആകരുതെന്ന് അവർ പ്രാർത്ഥിച്ചിരുന്നു. അതിനായി പ്രാർത്ഥിക്കാൻ യേശുവിനോട് പറഞ്ഞിരുന്നു, അവരിൽ ഒരാൾ പോലും അവിടെ കുടുങ്ങിപ്പോയില്ല. അവർ പോയി കഴിഞ്ഞിരുന്നു. കാരണം അവർ ലക്ഷണത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയും അവർ പുറപ്പെട്ടു പോവുകയും ചെയ്തു. അവിടെ ചെയ്യേണ്ടത് അത് മാത്രമായിരുന്നു. ഓ, നാം ജീവിക്കുന്ന ഈ കാലത്തെ സഭകൾ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? ജീവന് വേണ്ടി നിങ്ങളാൽ കഴിയുന്ന പരമാവധി വേഗത്തിൽ കാൽവരിയിലേക്ക്, ഏതെങ്കിലും ഒരു സഭയിലേക്കല്ല, യേശു ക്രിസ്തുവിലേക്ക് ഓടിക്കൊള്ളുക. ഏതെങ്കിലും സംഘടനയുമായോ സഭയുടെ വിശ്വാസമായിട്ടോ അവനുമായി ഏകീകരിക്കപ്പെടുക. ക്രിസ്തുവുമായി ഐക്യത്തിലാകുകയും അതവൻ തന്നെയാണെന്ന് തീർച്ചയായി കൊള്ളുകയും ചെയ്യുക. നിങ്ങൾ എന്തെങ്കിലും എടുത്താൽ അതവൻ തന്നെയെന്ന് നിങ്ങൾ തീർച്ചപ്പെടുത്താൻ കഴിയില്ല. ഏകീകരിക്കലിന്റെ എന്തൊരു സമയമാകുന്നു! ഇപ്പോൾ അവർ മിശിഹായെ നിരാകരിച്ചു കളഞ്ഞ് അവർ തന്നെ ഏകീകരിക്കപ്പെട്ട് ഒരു സമിതിയിലേക്ക് ആകർഷിക്കപ്പെട്ടതായി നാം കണ്ടു. അതിനുശേഷം ഒരു ഒന്നുണ്ടാക്കി ഏതെങ്കിലും ഒരാൾ യേശുവിനെ ഒരു പ്രവാചകനാണെന്ന് അംഗീകരിച്ചാൽ അവർ അവരെ സഭയിൽ നിന്നും പുറത്താക്കി കളയുന്നതാണ് എന്നൊരു പ്രമേയവും അവരുണ്ടാക്കി. കുരുടനായിരുന്ന പയ്യൻ അന്ധത പിടിച്ച കണ്ണുകളുമായിട്ടിരുന്നിട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമല്ലോ. അപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, പാപം ചെയ്തത് ആരാണ്? അവനോ അവന്റെ അമ്മയോ അതോ അപ്പനോ? യേശു പറഞ്ഞു, ഈ വിഷയത്തിൽ അതൊന്നുമല്ല, ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകാനത്രേ. അപ്പനും അമ്മയും അങ്ങനെ പറഞ്ഞില്ലെന്ന് അവർ തന്നെ പറയുന്നു ഓർക്കുക. അവർ പറഞ്ഞു, ഇവൻ ഞങ്ങളുടെ മകനെന്നും കുരുടനായി ജനിച്ചു എന്നും ഞങ്ങൾ അറിയുന്നു. എന്നാൽ കണ്ണു കാണുന്നത് എങ്ങനെയാണെന്ന് ഞങ്ങൾ അറിയുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അവനെ ആരെങ്കിലും പ്രവാചകനാണെന്ന് ഏറ്റുപറയുമെങ്കിൽ അവർ അവരെ പള്ളി പ്രശ്നാക്കുമെന്ന് യഹൂദർ പറഞ്ഞിരുന്നു. എന്നാൽ നിങ്ങൾ നോക്കിയാൽ ദൈവത്തിന്റെ പ്രവൃത്തിയോ? ഈ പയ്യൻ ആ കൂട്ടത്തിൽ പെട്ടവനായിരുന്നില്ല. അവൻ ചോദിച്ചു, അവൻ എന്റെ കണ്ണ് തുറന്നിട്ടും അവൻ എവിടെ നിന്നാണ് എന്ന് നിങ്ങൾ അറിയാത്തത് ആശ്ചര്യം തന്നെ. കാണുന്നോ, ഇപ്പോൾ അവനും അത് പറയാമായിരുന്നു. നോക്കൂ, അതായിരുന്നു ദൈവത്തിന്റെ പ്രവൃത്തി. അവൻ സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞിരിക്കുകയും സുഖമുള്ളവനായിരിക്കുകയും ചെയ്തിരുന്നു. അവൻ പറയാൻ കഴിഞ്ഞിരുന്നു, അവനത് പറയാൻ കഴിയുമായിരുന്നു. അവനെ എവിടെ നിന്നും ആരും കേട്ടുകിട്ടില്ലായിരുന്നു. ആ പ്രവൃത്തി ചെയ്യേണ്ടത് അവനിലായിരുന്നു. അവൻ അവന്റെ അത് കണ്ടു തീർച്ചയായിരുന്നിട്ട് അതവന്റെ ജീവിതത്തിൽ ആദ്യ പ്രാവശ്യമായിരുന്നു. ഇപ്പോൾ യഹൂദന്മാർ സ്വയം യേശുവിനെതിരായും അവന്റെ മിശിഹാത്വത്തിനും അവന്റെ മിശിഹാത്വത്തിന് സന്ദേശത്തിനെതിരായിട്ട് ഏകീകരിച്ചു. ഇപ്പോഴും അതേ കാര്യം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നതായി നാമം കാണുന്നു. സഭയെ നശിപ്പിക്കുന്നതിനായി കമ്മ്യൂണിസം ഏകീകരിച്ചുകൊണ്ടിരിക്കുന്നു. അത് ചെയ്യാനാകുന്ന ഏക മാർഗം അത് സഭകളും കൂടെ അന്യോന്യം ഏകീകരിക്കപ്പെട്ടതിന് ശേഷമായിരിക്കും. സഭാസമിതിയായി വേൾഡ് കൌൺസിൽ ഓഫ് ചർച്ചിൽ, അതായത് ലോകസഭാസമിതിയിൽ, വചനത്തെ നിരസിക്കാനും സന്ദേശത്തെ നശിപ്പിക്കുന്നതിനു വേണ്ടി ഐക്യത്തിലായിത്തീരും. സഭയ്ക്കുള്ള വചനത്തെ അവർ തള്ളിക്കളയും. അവർക്കതിനെ അംഗീകരിക്കാൻ കഴിയില്ല. കാരണം അതവരുടെ വിഭാഗീയ സഭയുടെ സമ്പ്രദായത്തിന് എതിരായിട്ടുള്ളതാണ്. എത്രമാത്രം അഗ്നിസ്തംഭം നമ്മളുടെ ജനങ്ങളിൽ തൂങ്ങിക്കിടന്നാലോ, എത്രമാത്രം ജനങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ മുൻകൂട്ടി പറയുകയും അവ സംഭവിക്കുകയും ചെയ്തെന്നാലോ, അവസാന ദിവസത്തിലേക്ക് പറയപ്പെട്ടിരിക്കുന്ന മഹത്തായ ലക്ഷണങ്ങളായാലും വിഷയമില്ല, അവർ അത് വിശ്വസിക്കുകയില്ല. അതുകൊണ്ട് അവരിപ്പോൾ തമ്മിൽ ഏകീകരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നതും. അവർ ലോകത്തിന്റെ എക്യൂമനിക്കൽ കൌൺസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടത്തെ പാസ്റ്ററിന് അവരോട് പറയാൻ കഴിയും. അതറിയുന്ന ഒരു ലൂഥറൻ മിനിസ്റ്റർ അവിടെയുണ്ട്. അതായത്, ഇവിടെ വളരെ അടുത്ത് താമസിക്കുന്നയാൾക്ക് ഒരു അത്യാഹിതമുണ്ടായെങ്കിൽ, നാം ആ എക്യൂമനിക്കൽ പ്രസ്ഥാനവുമായി ഐക്യത്തിലായിട്ടില്ലായെങ്കിലും നമ്മുടെ സഭയെ തുടർന്നും ഒരു സഭയായിരിക്കാനല്ല, അവർ അതിനെ ഒരു സ്റ്റോർ മുറിയാക്കും. അത് മാത്രമല്ല, നമ്മിൽപ്പെട്ട ഒരു സഹോദരൻ മരിക്കുകയോ ക്ഷതമേൽക്കുന്നതോ ആരെങ്കിലും കാണാനിടയാകുകയോ അവനെ ഏതെങ്കിലും വിധത്തിലുള്ള ആത്മീയ അനുഗ്രഹങ്ങളാൽ ശുശ്രൂഷിക്കുന്നതായി കണ്ടാലോ, അത് ചെയ്തതുമൂലം നമ്മെ വെടിവെച്ചു കൊന്നു എന്നും വരാം. കൃത്യമായും ശരിയാണ്. ഏതെങ്കിലും വിധമുള്ള ശിശ്രൂഷ ചെയ്യുന്നതായി കണ്ടാൽ നമ്മെ 10 വർഷത്തെ കഠിനടവനായി ജയിലിൽ അയച്ചെന്ന് വരാം. എന്തുകൊണ്ടെന്നാൽ നാം ഈ എക്യൂമേക്കൽ കൌൺസിലിലെ ഒരു അംഗമല്ല. നിങ്ങൾ മൃഗത്തിനെതിരെ കാണാൻ കഴിയുന്നില്ലേ? കാണുന്നോ? നിങ്ങൾ കാണുന്നോ? ഇപ്പോൾ ഏകീകരിക്കൽ സമയം വരുന്നത് നാം കാണുന്നു. കാണുന്നോ? ഇപ്പോൾ ശ്രദ്ധിക്കൂ, അന്ന് സഭ സന്ദേശത്തിനെതിരായി ഏകീകരിച്ചപ്പോൾ, അത് അന്ന് ചെയ്തപ്പോൾ, സഭയെ നശിപ്പിക്കേണ്ടതിന് വീണ്ടും കമ്മ്യൂണിസം രാജ്യങ്ങളെ ഐക്യത്തിലാക്കുന്നു. ആദ്യത്തെ സ്ഥാനത്ത് എന്താണ് സംഭവിച്ചത്? അത് തന്നെ കൃത്യമായും വീണ്ടും സംഭവിക്കുന്നു. കാണുന്നോ? അത് പണ്ടത്തേതുപോലെ വീണ്ടും സംഭവിക്കാൻ പോകുന്നു. ഇസ്രായേൽ ആദ്യം സന്ദേശത്തെ നിരാകരിച്ചു കളണമായിരുന്നു. അവർ സന്ദേശത്തെ നിരാകരിച്ചു കളഞ്ഞപ്പോൾ, അത് കഴിഞ്ഞപ്പോൾ സൈന്യം രാജ്യത്തിന്റെ ജീവൻ മറ്റു രാജ്യങ്ങളെ ഏകീകരിച്ചുകൊണ്ട് കടന്നു വന്ന് സഭയെ നശിപ്പിച്ചു. ഇന്നോ അവർ കർത്താവായ യേശുവിന്റെ സന്ദേശം നിരാകരിച്ചു കളഞ്ഞിരിക്കുന്നു. അവർ അതിനെ നിരസിച്ചിരിക്കുന്നു. ഇപ്പോൾ സഭയ്ക്ക് വിരുദ്ധമായി കമ്മ്യൂണിസം ലോകത്തെ ഏകീകരിക്കാനുള്ള സമയം വന്നെത്തിയിരിക്കുന്നു. നോക്കൂ, അത് ആ വിധത്തിൽ തന്നെ ആകേണ്ടതുണ്ട്. ഇത് പറയുന്നത് കഠിനമായ കാര്യമാണ്. യഹൂദന്മാരായ അവർക്ക് വിശ്വസിക്കുക കഠിനമായിരുന്നു. അവർ പറഞ്ഞു, സഹോദരന്മാരെ, ഇപ്പോൾ വന്നാലും നാം അത് കണ്ടിരിക്കുന്നു. നമ്മുടെ ദൈവം നമ്മോടുകൂടെ തന്നെയുണ്ട്. അതിനാൽ അതുകൊണ്ട് നമുക്ക് ദേവാലയത്തിലേക്ക് പോകാം. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം, വാതിൽ അടച്ചാലും വിശുദ്ധ പിതാവായ ഇന്നയാളും പ്രാർത്ഥന നയിക്കട്ടെ. ടൈറ്റസ് തന്റെ തീരുമാനമെടുത്തു കഴിഞ്ഞിരുന്നു. അവൻ ഏകദേശം ഒരു വർഷമോ അതിനു മുൻപോ അവിടെ നിലയുറപ്പിച്ചു കഴിഞ്ഞിരുന്നു. നോക്കൂ, ചുറ്റിനും സൈന്യത്തെ വിന്യസിച്ചിട്ട് അവിടെ തന്നെ അവരെ പട്ടിണിയാൽ കൊന്നുകളഞ്ഞു. അവരിൽ ഒരാളിന് പോലും പട്ടണത്തിൽ നിന്ന് പുറത്തു പോകാൻ കഴിഞ്ഞില്ല. അവർ പട്ടിണി കൊണ്ട് മരിച്ചുപോയി. അത് കഴിഞ്ഞപ്പോൾ അവൻ അവിടേക്ക് ചെന്ന് മതിലിനെ ഇടിച്ചു നിലത്തിടുകയും അവൻ അവിടെയുണ്ടായിരുന്ന എല്ലാവരെയും കശാപ്പ് ചെയ്യുകയും രക്തം നദി പോലെ താഴേക്ക് ഒരു പ്രവാഹം പോലെ ഒഴുകുകയും ചെയ്തു. ഇപ്പോൾ അത് സംഭവിക്കേണ്ടതാണെന്ന് കർത്താവിന് ദൂതൻ പ്രവചിച്ചിരിക്കുന്നത് പഴയ നിയമത്തിലും പറയപ്പെട്ടിരുന്നു. പുരോഹിതന്മാരായിരുന്ന ആ ദൈവവേലക്കാർ അതിനുമേൽ നിയമിക്കപ്പെട്ടിരുന്നവർ ജനങ്ങളോടത് പറയണമായിരുന്നു. അതിനു പകരം യേശു അവരുടെ ഇടയിൽ നിൽക്കുമ്പോൾ ഏതോ ഒരു വിധത്തിലെ മുയലിന്റെ കാലുകൾ പിന്നിലേക്ക് വളർന്നു നിൽക്കുന്ന നഖത്തെ നല്ലത് സംഭവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ധരിക്കും പോലെ പരിഗണിച്ചിട്ട് അവർക്കവനെ അറിയാനും കൂടെ കഴിഞ്ഞില്ല. ഞങ്ങളെ ഒരു ചെപ്പടി വിദ്യ കാട്ടു, അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞങ്ങൾ കാണട്ടെ. ഞങ്ങൾക്കൊന്ന് കാണിക്കൂ. കാണുന്നോ? അവൻ പറഞ്ഞു, അവൻ അനേക കാര്യങ്ങൾ ചെയ്തിരുന്നു, എന്നിട്ടും അവർക്ക് എന്താണത് കാണാൻ കഴിയാതിരുന്നത്? അവരുടെ ആ ദിവസം സന്ദേശത്തെ അവർ അതിനെ നിരസിച്ചപ്പോൾ അവർ ആ ദിവസത്തെ സന്ദേശത്തെ നിരാകരിച്ചു കളഞ്ഞു. ആ ദിവസത്തെ അടയാളം കാണുന്നതിൽ അവർ പരാജയമടഞ്ഞുപോയി. ബൈബിളിലെ പ്രവചനത്തിനടയാളം അവരുടെ മുന്നിൽ പ്രകടമാക്കിയപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഇപ്രകാരം തന്നെ പോകും. അവർ വിശുദ്ധരായ മനുഷ്യരായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരുടെ ജീവിതത്തിലേക്ക് നോക്കി നിങ്ങൾക്ക് വിരൽ ചൂണ്ടാൻ പോലും കഴിയില്ലായിരുന്നു. അവർക്ക് അങ്ങനെയാകാൻ കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷമാണ്, അത് കഴിയുമ്പോഴാണ് ഒരു പുരോഹിതനായി തീരുന്നത്. ഏതൊരു ചെറിയ കാര്യത്തിനും ഒരു പുരോഹിതനെ കൊന്നുകളയും, കല്ലെറിഞ്ഞു കൊല്ലുമായിരുന്നു. അതിനാൽ അവന് വിശുദ്ധ ജീവിതം, ഒരു വെടിപ്പായ ജീവിതം ചെയ്യേണ്ടതുണ്ടായിരുന്നു. അവന് അത് ചെയ്യാൻ കഴിയില്ലായിരുന്നു. കാരണം അവൻ എന്തെങ്കിലും ചെയ്താൽ അവനെ കല്ലെറിയുമായിരുന്നു. അവർ മഹാന്മാരായ മനുഷ്യരായിരുന്നു, ജനങ്ങളുടെ മുന്നിലും വിശുദ്ധരായ മനുഷ്യരായിരുന്നു. എന്നിട്ടും അവർ അതിലൂടെ കടന്നുപോയിക്കൊണ്ട് പറഞ്ഞു, ഇപ്പോൾ ഞങ്ങൾ ചെയ്യും, ഞങ്ങൾക്ക് ദൈവമുണ്ട്. കഴിഞ്ഞ കാലങ്ങളുടനീളം ദൈവം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഞങ്ങൾ അവന്റെ വിശുദ്ധാലയത്തിലേക്ക് പോകും. അത് ദൈവത്തിന്റെ വിശുദ്ധാലയമായിരുന്നു. എന്നാൽ നിങ്ങൾ നോക്കൂ, അവനെ തന്റെ സ്വന്തം ആലയത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞിരുന്നു. കാണുന്നോ? ഞങ്ങളെല്ലാവരും കർത്താവിന്റെ ആലയത്തിലേക്ക് പോകും. എബ്രായരായ ഞങ്ങൾക്ക് എല്ലാവർക്കും നാം തിരഞ്ഞെടുക്കപ്പെട്ട കുലമാണെന്നറിയാമല്ലോ. നാം ഇവിടെയാകുന്നു. അബ്രഹാമിന്റെ, ഇസഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവം നമ്മുടേതാണ്. അവൻ നമ്മോടൊപ്പമുണ്ട്. അവിടെയുണ്ടായിരുന്ന പരിച്ഛേദനേൽക്കാത്ത സകലരുടെയും ഫിലിസ്തീനരുടെയും അങ്ങനെയായിരുന്നു. വിടുവിച്ചവൻ ഈ റോമാക്കാരുടെയും ഗ്രീക്കുകാരുടെയും കയ്യിൽ നിന്ന് നമ്മെ വിടുവിക്കും. അവൻ നമ്മെ അതിൽ നിന്നും വിടുവിക്കും. ഇപ്പോൾ നമുക്ക് കർത്താവിന്റെ ആലയത്തിലേക്ക് പോകാം. അത് കേൾവിക്ക് നന്നായിട്ടുണ്ട്. എന്നാൽ അവർ ചെയ്തതെന്താണ്? ആ ആലയത്തെ പണിതവൻ ഒരു മനോഹരനായ ഗലീലിയയിലെ ആശാരിയുടെ രൂപത്തിലായി അവിടെ ഉണ്ടായിരിക്കുകയും അവനാണ് ആ സമയത്തെ സന്ദേശം, ആ ശാഖയെന്ന് ദൈവം പ്രമാണിച്ചു കാണിച്ചിട്ടും അവർ അവനെ നിരസിച്ചു കളഞ്ഞു. അതിനാൽ സകല പ്രാർത്ഥനയും എല്ലാ ആത്മാർത്ഥതയും അവരുടെ എല്ലാ ബലികളും ദൈവത്തിന് യാതൊന്നും തന്നെ അർത്ഥമാക്കിയിരുന്നില്ല. മാത്രമല്ല, ഈ മഹത്തായ സൈന്യത്തെ ഒരുമിച്ചു വരുത്തുവാനും അതിനെ നശിപ്പിക്കുവാനും ദൈവം അനുവദിക്കുകയും ചെയ്തു. സഭകളെന്ന വിഭാഗീയ സഭയിലൂടെയും മറ്റും കടന്നുപോയിക്കൊണ്ടിരിക്കുകയും ദൈവവചനത്തെ നിരാകരിച്ച് കളഞ്ഞിരിക്കുകയും ചെയ്യുന്നത് നാം കാണുന്നു. ഈ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ അവരോട് പറയാനായി അവർ ആഗ്രഹിക്കുന്നില്ല. ശാസ്ത്രം ചിത്രങ്ങളാലും മറ്റും തെളിയിക്കാൻ സാധിച്ചു, എന്നിട്ടും അവർക്കപ്പോഴും അതുമായി യാതൊന്നും തന്നെ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അതിനെ നശിപ്പിക്കാനായി കമ്മ്യൂണിസം ടൈറ്റസ് ചെയ്തതുപോലെ തന്നെ ഒരു വായിക്കൊണ്ടിരിക്കുകയും അത് ചെയ്യുകയും ചെയ്യുമെന്ന് ബൈബിൾ പറയുന്നു. കൃത്യമായും ചെയ്യും. ഇപ്പോൾ നാം എവിടെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നു. ഏകീകരിക്കേണ്ട സമയമാണ്. ഈ കാര്യങ്ങൾ ഏകീകരിക്കപ്പെടുന്ന നാം കാണുമ്പോൾ ഓ, നാം ആ കാര്യങ്ങളെ കാണുന്നതിൽ തോൽവി അടയുന്നത് എന്താണ്? അവൻ എവിടെ അത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് ഇവിടെ തിരുവചനത്തിലേക്ക് നോക്കി അവൻ എവിടെ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു എന്ന് കാണാവുന്നതാണ്. ഇപ്പോൾ അത് സംഭവിക്കാൻ പോകുന്നത് നാം കാണുന്നു. രാജ്യങ്ങൾ തമ്മിൽ ഏകീകരിക്കുന്നു നാം കാണുന്നു. സകല ഇസങ്ങളും ഐക്യത്തിലാകുന്നു നാം കാണുന്നു. സഭകൾ തമ്മിൽ ഏകീകരിക്കുന്നു നാം കാണുന്നു. ഇത് ഏകീകരിക്കലിന്റെ സമയമാകുന്നു. ഇത് ഏകീകരിക്കലിന്റെ മണിക്കൂറാണ്. അതാണ് ഈ സമയത്തിന്റെ ആത്മാവ്. നമ്മൾ ഏകീകരിക്കണം. നിങ്ങൾ സംസാരിക്കുന്ന സകലതും സംഘടിക്കേണ്ടതുണ്ട്. അങ്ങനെയല്ലെങ്കിൽ ഗവൺമെന്റ് പോലും അത് സ്വീകരിക്കില്ല. ഒരു പൗരനായതിനാൽ നിങ്ങൾക്കറിയാം, ഒരു പൗരനായിട്ട്, അമേരിക്കൻ ഐക്യനാട്ടിലെ ഒരു പൗരനായിട്ട് എനിക്കതിന് കഴിയില്ല. എന്നിട്ടും ഞാൻ നിങ്ങളെനിക്ക് $5 ഒരു ചെക്ക് നൽകുകയും എനിക്ക് അതിൽ എന്റെ പേരെഴുതാൻ ഭയപ്പെടുന്നു. കാണുന്നോ? നോക്കൂ, എനിക്കത് ചെയ്യാൻ കഴിയില്ല. നോക്കൂ, ഇതൊരു ഏകീകരിക്കൽ സമയമാണ്. ഏതോ ചില വിധത്തിൽപ്പെട്ട ഏകീകരണത്തിലൂടെ അതിനെല്ലാം പോകേണ്ടതായിട്ടുള്ളതും ആ ഏകീകരണം തന്നെയാണ്. അതുതന്നെ മൃഗത്തിന്റെ മുദ്രയെ കൊണ്ടുവരുന്നതും. കാണുന്നോ, ഇതൊരു ഏകീകരിക്കൽ സമയമാണ്. മാത്രമല്ല, അത് പ്രാവർത്തികമാക്കാനായി മുന്നോട്ട് പോയിക്കൊണ്ടുവരിക്കുന്നു. നിങ്ങൾ അതിലേക്ക് നോക്കുമെങ്കിൽ നിങ്ങളുടെ നഗ്ന നേത്രങ്ങളാൽ അത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു. ഇതൊരു ഏകീകരിക്കൽ സമയമാണ്. അവിടെ സകലതും ഒരുമിച്ചായി ഏകീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. യഹൂദന്മാർ അവരുടെ മിശിഹായായിരുന്ന യേശുവിന് വിരുദ്ധമായി തന്നെത്താൻ ഏകീകരിച്ചു. ആയതിനാലും സംഭവിച്ച നാം കണ്ടു. അതേ കാര്യം തന്നെ ഇപ്പോഴും നാം കാണുന്നു. ദൈവവചനത്തെ സന്ദേശത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് സഭ ലോകസഭാ സമിതിയുമായി ഏകീകരിക്കുമ്പോൾ സഭയെ നശിപ്പിക്കുന്നതിനായി കമ്മ്യൂണിസവും ഏകീകരിക്കുന്നു. അതിനെ ഭൂമിയിൽ നിന്നും അശേഷം ഇല്ലാതാക്കാനായി അവർ ശ്രമിക്കുന്നു. അത് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യമെന്നത് അവരെ സ്വയം കൌൺസിലിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. കാരണം അവർ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. ഇവിടെയുള്ള ഒരു ചെറിയ കൂട്ടം മെത്തഡിസ്റ്റുകൾ, ബാപ്റ്റിസ്റ്റുകൾ, ലൂഥറൻകാരും പ്രസ്ബിറ്റേറിയൻകാരും ചർച്ച് ഓഫ് ക്രൈസ്റ്റും അങ്ങനെയും മറ്റുമായി ചെറിയ കൂട്ടരായിരിക്കുന്നു. അവർക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ഈ ഒരെണ്ണം മറ്റേതുമായി വിരോധത്തിലായിരിക്കും, ഈ ഒരെണ്ണം മറ്റേതുമായി വിരുദ്ധമായിരിക്കും. അവരുടെ ഉപദേശങ്ങൾ തമ്മിലും കിഴക്കും പടിഞ്ഞാറും തമ്മിൽ വ്യത്യാസം പോലെയാണ്. നോക്കൂ, അവർക്കത് ചെയ്യാൻ കഴിയില്ല. എന്നാൽ ഒരു വലിയ തലയുടെ കീഴിൽ ഒരിക്കൽ ഏകീഭവിച്ചു കഴിഞ്ഞാൽ അവർക്കത് ലഭിക്കുന്നു. അപ്പോഴാണ് അവർക്കത് കിട്ടുന്നത്. ആ വിധത്തിലാണ് കത്തോലിക്കർ, റോമൻ കത്തോലിക്കർ ഏകീകരിച്ചിരിക്കുന്നത്. കാരണം അവർ ഒരു ഐക്യത്തിലായിരിക്കുന്നു. അവരുടെ ഏറ്റവും കൂടുതൽ റോമൻ കത്തോലിക്കരും ഗ്രീക്കുകാരും മറ്റുള്ള കത്തോലിക്കരെല്ലാവരും കൂടിയാലും റോമൻ കത്തോലിക്കരുടെ അത്രയും വരികയില്ല. ഇപ്പോൾ അവർ ഐക്യത്തിലായിരിക്കുന്നു. ആ കാരണത്താലാണ് അവർ ഒരുമിച്ച് നിൽക്കുന്നത്. എന്ത് സംഭവിച്ചാലും കാര്യമില്ല. പോപ്പ് സകലത്തിന്റെയും മേലധികാരിയായിരിക്കുന്നു. കാണുന്നോ, ആരെന്തു പറഞ്ഞാലും കാര്യമില്ല. അവനാണ് അപ്രമാദിത്യമുള്ളവൻ. അവൻ ദൈവത്തിന് പകരമായിട്ടുള്ളവരുവനായിരിക്കുന്നു. അത്ര തന്നെ, അവൻ ദൈവത്തിന്റെ തൊട്ടടുത്തയാളാണ്. അവന് നരകത്തിന്റെയും സ്വർഗത്തിന്റെയും പാപവിമോചന സ്ഥലത്തിന്റെയും നിയമപരിപാലനത്തിന്റെ അധികാരമുണ്ട്. കാണുന്നോ, ആയതിനാൽ ആ കാര്യം അത്രയും എളുപ്പത്തിൽ ചെയ്യാനാകുന്നതല്ല. അവിടെ അവൻ എന്തു പറയുമോ അതാണ് നടപ്പിൽ വരിക. ഇപ്പോൾ പ്രൊട്ടസ്റ്റുകാരും അപ്രകാരം. അതേപോലെ തന്നെ അവരും ഒരു തലവനെ ഉണ്ടാക്കുന്നു. മൃഗത്തിന്റെ പ്രതിമ ഉണ്ടാക്കി എന്ന് ബൈബിൾ പറയുന്നില്ലേ? ഒരു പ്രതിമ എന്നാൽ എന്താണ്? അത് എന്തോ ചിലത് അപ്രകാരം ഉണ്ടാക്കുന്നതാണ്, അതുപോലെ ഉണ്ടാക്കുന്നതാണ്. അതവിടെയാകുന്നു അതേ കാര്യം തന്നെ. അതെന്താണ്? അവർ സ്വയം ഏകീകരിക്കുന്നതാണ്. ഈ ആത്മാവിന്റെ കാലം ഏകീകരിക്കലിന്റേതാകുന്നു. സന്ദേശത്തെ നശിപ്പിക്കേണ്ടതിന് ഇപ്പോൾ തമ്മിൽ ഐക്യത്തിലാകുന്നു. എങ്ങനെയാണ് അവരെ നശിപ്പിക്കുക? അവർക്ക് എങ്ങനെ ദൈവത്തിന്റെ വചനത്തെ നശിപ്പിക്കാൻ കഴിയും? അവർ ആരംഭത്തിൽ സമ്പ്രദായങ്ങളെ എടുത്തിട്ട് ദൈവത്തിന്റെ വചനത്തെ പ്രാധാന്യം ഇല്ലാതാക്കിയതുപോലെ അവർക്കതിന്റെ പ്രഭാവത്തെ നശിപ്പിക്കാൻ പ്രാധാന്യമില്ലാതാക്കി തീർക്കാൻ കഴിയും. നോക്കൂ, അവരിങ്ങനെ പറയും, ഓ അത് ശരിക്കും എങ്ങനെയൊക്കെ ആയാലും എവിടെ നിന്നാണ് അതിനായി ശ്രമിച്ച ഈ അവിശ്വാസിയായ സ്ത്രീ? അവൾ, ഇപ്പോൾ അവളുടെ പേരെന്താണെന്ന് ഞാൻ മറന്നുപോയി. എനിക്കിത് പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവൾ, ഞാൻ അതിലുള്ള അനേകരെ പറ്റി ചിന്തിക്കാൻ ശ്രമിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ രാജ്യങ്ങളുടെ കുമാരികളെ കുറിച്ച് ഞാൻ ചിന്തിക്കുകയായിരുന്നു. അങ്ങനെയുള്ള മറ്റൊന്നുകൂടെ എഴുന്നേറ്റ് വരാനായി നമുക്കുണ്ടായിരുന്നു എങ്കിൽ എന്ന് ഞാൻ ആശിക്കുകയാണ്. അവളാണ് ആ മദ്യശാലകളിലേക്ക് ചെന്ന് ആ വിസ്കിയിൽ നിന്നും അങ്ങനെയുള്ള സകല ചിഹ്നത്തെയും മറ്റും കീറിയറിഞ്ഞിട്ട് പുറത്തു വലിച്ചെറിഞ്ഞു കളഞ്ഞു. അങ്ങനെയുള്ള ഒരു സ്ത്രീ എഴുന്നേറ്റിട്ട് അവളുടെ സമൂഹത്തിൽപ്പെട്ട സ്ത്രീകളുടെ നഗ്നചിത്രങ്ങളെ പതിച്ചിരിക്കുന്നത് വലിച്ചു കീറാനും മറ്റും മുന്നോട്ട് വരാത്തത് എന്തുകൊണ്ടാണ്? അങ്ങനെയായാൽ പിന്നെ ഒരിക്കലും അവർ അങ്ങനെയുള്ളവ ഒട്ടിക്കുകയില്ല. അവിശ്വാസിയായ സ്ത്രീ ഇപ്പോൾ അവളിങ്ങനെ പറയുകയാണ്, പൊതുവായുള്ള സ്കൂളുകളിൽ ബൈബിൾ വായിക്കുന്നത് നിയമവിരുദ്ധമായ ഒരു കാര്യമാകുന്നു. ഇപ്പോൾ അവർ ഇതും കൂടെ, നിങ്ങൾ വീണ് ശ്രദ്ധിച്ചോ, മഹാന്മാരായ ബൈബിൾ വായനക്കാരായ അവർ ഇപ്പോൾ ഇങ്ങനെയും കൂടെ പറയാൻ ശ്രമിക്കുന്നു, ബൈബിളിൽ പ്രവചിച്ചിട്ടുള്ള വളരെയേറെ പ്രവചനങ്ങളും തികച്ചും തെറ്റാണ്, അവ സംഭവിച്ചിട്ടില്ല. നിങ്ങൾ അതിനെപ്പറ്റി കേൾക്കുകയും വായിക്കുകയും ചെയ്തേക്കാം. അവരാൽ കഴിയുന്നതെല്ലാം പറയാൻ ശ്രമിക്കുന്നു. നിങ്ങൾ നോക്കൂ, അവർ ആ വചനത്തിന്റെ സ്വാധീനത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. മനുഷ്യർ അതിനു പകരമായി എടുത്തിട്ടുള്ള സമ്പ്രദായത്തെയോ മറ്റോ അവർക്ക് നശിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ അതിലേക്ക് അവർ നോക്കുമ്പോൾ വചനത്തേക്കാൾ അത് വളരെ നന്നായി തോന്നുന്നു. അതുകൊണ്ട് അവർ അതിനെ അവരുടെ സമ്പ്രദായത്താൽ നശിപ്പിക്കുന്നു. അങ്ങനെയാണ്, വിഭാഗീയ സഭയുടെ രാഷ്ട്രീയത്താലാണ് അവർ ദൈവത്തിന്റെ വചനത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഓരോ സഭയ്ക്കും അതിന്റേതായ രാഷ്ട്രീയമുണ്ട്. ദ ചർച്ച് ഓഫ് ക്രൈസ്റ്റിന് അതിന്റേത്, ദ ക്രിസ്ത്യൻ ചർച്ചിന് അതിന്റേത്, ബാപ്റ്റിസ്റ്റിനും മെത്തഡിസ്റ്റിനും പ്രിസ്ബിറ്റേറിയനും, അവ ഓരോന്നിനും അവരുടെ ഭിന്നഭിന്ന രാഷ്ട്രീയങ്ങളുണ്ട്. ഇപ്പോൾ അവർ അതും ദൂരമാകുകയാണ്. എന്തുകൊണ്ടെന്നാൽ അവർ തമ്മിൽ അകന്നിരിക്കുന്നു. നോക്കൂ, അത് ഇതിനു മുമ്പ് ചെയ്യാൻ കഴിയില്ലായിരുന്നു. അവർക്ക് ഇപ്പോഴാണ് അത് ചെയ്യാനാകുന്നത്. നോക്കൂ, ഇത് ഏകീകരിക്കലിന്റെ സമയമാണ്. ഇപ്പോൾ അവർ അതിനെല്ലാം ഒരുമിച്ച് കൂട്ടുകൊണ്ട് പൊതുവായെണ്ണുകയും അതിൽ നിന്നും അവർ എന്തിലേക്കാണ് കടന്നു വരുന്നതെന്ന് കാണുക. എന്റെ അത് കുതിര ഇറച്ചുകൊണ്ട് ഒരു കഷ്ണം അപ്പമുണ്ടാക്കും പോലെ തകരപാത്രത്തിൽ ഉച്ചിഷ്ടമോ മറ്റെന്തെങ്കിലും അവർക്ക് കിട്ടുന്നതിനെ അതിലേക്കിട്ട് കൂട്ടിക്കലർത്തും പോലെയാകുന്നു. അതിനെ ഒരുമിച്ച് ചുരുട്ടി അതിൽ കുറച്ച് ചീഞ്ഞളിഞ്ഞ ഉരുളക്കിഴങ്ങും മറ്റും കൂട്ടിച്ചേർത്താൽ നോക്കൂ, അതൊന്നും എന്താണ് ഉണ്ടാക്കുന്നത്? എനിക്ക് അതൊന്നും യാതൊന്നിന്റെയും ആവശ്യമല്ലെന്ന് തീർച്ചയാണ്. ഇല്ല സാർ, ആ വിധത്തിലാണ് അവർ ചെയ്യുന്നത്. നോക്കൂ, യേശു ഒരു കെട്ടുകഥയാണ് എന്ന് വിശ്വസിക്കുന്നവരെയാണ് അവരെടുക്കുക. യേശു ഒരു കെട്ടുകഥയായിരുന്നു എന്ന് വിശ്വസിക്കുന്നവരെ, മറ്റു ചിലരോ അവനൊരു പ്രവാചകനായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഒരുവൻ പറയുന്നു അത്ഭുത അശ്വരൻ കാലം കഴിഞ്ഞു പോയിരിക്കുന്നു, മറ്റൊരുവൻ പറയുന്നു അങ്ങനെ ഒരു കാര്യമുണ്ടായിരുന്നു എന്ന് വന്നേക്കാം. ഇവയെല്ലാം എങ്ങനെയാണ് ഏകീകരിക്കുക? ബൈബിൾ പറയും പോലെ രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? കാണുന്നോ, അത്തരത്തിലുള്ള ഒരു ഐക്യമാണ് അവർക്കുള്ളത്. അതുമാത്രമല്ല, ഏതെങ്കിലും ഒരു വിശുദ്ധ പിതാവിനെ അതിനു മുകളിലായി പ്രതിഷ്ഠിക്കുകയും അവിടെ നിങ്ങൾക്ക് കൃത്യമായും ബൈബിൾ പറയും പോലെ മൃഗത്തിന്റെ മുദ്രയെ കിട്ടുകയും ചെയ്യുന്നു. ഇപ്പോൾ അതിന്റെ തലവനായി അവർക്കൊരു ലൂഥരൻകാരനായ വ്യക്തിയെ കിട്ടിയിരിക്കുകയാണ്. അതെ, ഇത് ഏകീകരിക്കലിന്റെ സമയമാണെന്ന് നാം കാണുന്നു. അതുപോലെ തന്നെ കമ്മ്യൂണിസവും മറ്റുള്ളവയും ഐക്യത്തിലാകുന്നു. ലോകത്തിലെ സഭയും അതിലുള്ളതും ഐക്യത്തിലായിക്കൊണ്ട് ഒരുമിച്ച് വരികയാണ്. പ്രകൃതിയെ ശ്രദ്ധിക്കുക. ഓ എന്റെ പ്രകൃതി, നിങ്ങൾക്ക് പ്രകൃതിയെ മാത്രം ശ്രദ്ധിക്കാൻ കഴിഞ്ഞാൽ അത് ഇതേ കാര്യം തന്നെ ചെയ്യുന്നതായി കാണാം. പ്രകൃതി ദൈവത്തിന്റെ ലക്ഷണങ്ങളുടെ കലണ്ടറാണ്. നിങ്ങൾക്കതറിയാമോ? പ്രകൃതിയെ നോക്കാൻ യേശു അവരോട് പറഞ്ഞു, സമുദ്രമിരമ്പുന്നു, നോക്കൂ, വ്യത്യസ്തമായ കാര്യങ്ങളായിട്ട് അവിടെ ഭൂകമ്പങ്ങളുണ്ടാകുന്നു, രാജ്യങ്ങൾ തമ്മിൽ സംഘടനാവസ്ഥയിലാണ്, ആകാശത്തിൽ അടയാളങ്ങൾ, ഭൂമി മേൽ അടയാളങ്ങൾ, എല്ലായിടത്തും ഈ സമയം കടന്നു വരുന്ന ലക്ഷണങ്ങളെ കാട്ടുന്നു. മേഘങ്ങളെ നോക്കൂ, മേഘങ്ങൾക്ക് ഒരു കൊടുങ്കാറ്റോടുകൂടിയ പേമാരി ഉളവാക്കും മുമ്പ് അതെങ്ങനെയാണ് ഉണ്ടാകും നിങ്ങൾക്കറിയാമോ? അനേക ചെറിയ മേഘങ്ങളൊത്തുകൂടി ഒരു വലിയ മേഘമായി തീരുന്നു. അതെ, ഈ ചെറിയ ഒരു കൂട്ടത്തിന്മേൽ ഒരു ചെറിയ കാറ്റ് അതിന്മേൽ അടിക്കുകയും മറ്റൊരെണ്ണത്തിൽ ഒരു ചെറിയ കാറ്റടിക്കുകയും അവയെല്ലാം തമ്മിൽ തമ്മിൽ പ്രഹരിക്കാൻ തുടങ്ങുകയും അതിൽ നിന്നും ഒരു വലിയ കൊടുങ്കാറ്റ് രൂപപ്പെടുകയും ചെയ്യുന്നു. കാണുന്നോ, ആ കൊടുങ്കാറ്റുണ്ടാകുന്നതിന് മുമ്പ് അവയ്ക്ക് തമ്മിൽ ഒത്തുചേരേണ്ടതുണ്ട്, അവ അത് ചെയ്യേണ്ടതുണ്ട്. താറാവുകളും വാത്തകളും അവയുടെ രാജ്യം വിട്ടുപോകും മുമ്പേ അവ ഏകീകരിക്കുന്നത് ശ്രദ്ധിക്കുക. കാണുന്നോ, അവർ തമ്മിൽ ഒരുമിച്ച് ചേർന്ന് വരുന്നു. അവർ ഈ കുളത്തിൽ നിന്നും മറ്റൊരു കുളത്തിലേക്ക് പറക്കുന്നതിന് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ നിന്നും അവിടേക്ക് അവയെല്ലാം ഒരുമിച്ച് കൂടി വരുന്നു. അവ തമ്മിൽ യോജിക്കുന്നതാണ്, അവ പറന്നകലുന്നതിന് മുമ്പ് തയ്യാറാകുന്നതാണ്. നോക്കൂ, അതിങ്ങനെയായിട്ട് അത് പ്രകൃതിയാണ്. ദൈവം പ്രകൃതിയെ സൃഷ്ടിച്ചിരിക്കുന്നു. പ്രകൃതി ദൈവത്തിന്റെ നിയമത്തിന്മേൽ പ്രവർത്തിക്കുന്നു. അതൊരു നിയമമാണ്, എഴുതപ്പെടാത്ത ദൈവത്തിന്റെ ഒരു നിയമം. ആ പ്രകൃതി അവന്റെ നിയമപ്രകാരം തന്നെ പ്രവർത്തിക്കുന്നു. ഒരു ശവസംസ്കാര ശുശ്രൂഷയിൽ മരത്തിന്റെ നീര് മരത്തിന്റെ വേരിൽ ഏറ്റവും കീഴിലായി പാതാളത്തിലേക്ക് വസന്തകാലത്തിൽ ഉയർത്തെഴുന്നേൽപ്പ് വരുവോളം അവിടെ കിടക്കുന്നത് പോലെ എന്ന് പറയുകയായിരുന്നു. അത് ദൈവത്തിന്റെ ഒരു നിയമമാകുന്നു. ആ നീരിനെ അവിടേക്ക് അയക്കാനായി ഒരു ബുദ്ധിവൈഭവത്തിന്റെ ആവശ്യമില്ല. നിങ്ങൾക്കതിനെ ചോർത്താനാകില്ല, നിങ്ങൾക്കതിനെ പിഴിഞ്ഞെടുക്കാനാകില്ല. ദൈവം അത് ചെയ്യാതിരിക്കുന്നിടത്തോളം അതിലൊന്നല്ല മറ്റൊരു വഴിയില്ല. ദൈവത്തിന്റെ പക്കലാണ് കൃത്യമായ വഴിയുള്ളത്. ഇലകളെല്ലാം പൊഴിഞ്ഞു കഴിയുമ്പോൾ അവൻ ആ നീരിനെ പാതാളത്തിൽ ഒളിച്ചിരിക്കാനായി അയക്കുന്നു. നിന്റെ കോപം കഴിയുവോളം എന്നെ ഒളിപ്പിക്കുക എന്ന് ഇയ്യോ പറഞ്ഞിരുന്നു. കാണുന്നോ, മഞ്ഞുകാലത്തിന് മുമ്പ് അത് കീഴ്പോട്ട് പോകുന്നു, കാരണം അത് പ്രകൃതിയുടെ നിയമമാണ്. ഇപ്പോൾ ഇലകളെ നോക്കുവിൻ, അവ വീഴാൻ തുടങ്ങുന്നു. എന്തുകൊണ്ടാണ്? അത് പ്രകൃതിയുടെ ഒരു നിയമമാകുന്നു. താറാവുകൾ ഒരുമിച്ച് വരുന്നു, അവയിൽ ഓരോന്നും ഒരു നായകന് ചുറ്റുമായി സമ്മേളിക്കുന്നു. അവിടെ അവ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അതിലെ ഇന്ന പ്രത്യേക ആൺതാറാവ് നായകനാണ് എന്ന് അവരറിയുന്നു. മാത്രമല്ല, ആ ചെറിയ ജീവി അവയെല്ലാം ഒരുമിച്ച് കൂടിയിട്ട് അവന് ചുറ്റിലുമായി ചുറ്റിത്തിരിയുകയും നേരെ ആകാശത്തിലേക്ക് പറന്നു വരികയും ചെയ്യുന്നു. അപ്പോൾ അവൻ ഇതിനു മുമ്പൊരിക്കലും ആ കുളത്തിൽ വന്നിട്ടുണ്ടായിരുന്നിട്ടില്ല. എന്നിട്ടും അവൻ നേരെ ലൂസിയാനയിലോ ടെക്സാസിലോ ഉള്ള നെൽപ്പാടത്തിലേക്ക്, എവിടേക്കാണോ പോകാൻ കഴിയുന്നത് അവിടേക്ക് പോകുന്നു. നോക്കൂ, അവർ ഒരുമിച്ച് പറന്നുയരുന്നതിന് മുമ്പ് ആ വർഷം അവർ ജനിച്ചു വളർന്നിരുന്ന വീട് വിട്ടിട്ട് അവർ തമ്മിൽ ഒരുമിച്ച് വരുന്നു. ആമേൻ. അവിടെയാണ് നിങ്ങളായിരിക്കുന്നത്. അവരുടെ നായകന് ചുറ്റിനും ചുറ്റിത്തിരിക്കുന്നു. മനുഷ്യർക്കിടയിലെ പ്രശ്നം എന്തെന്നാൽ അവന് തന്റെ നായകനെ അറിയില്ല എന്നതാണ്. അതെ സാർ, അവർ വചനത്തിലെ പരിശുദ്ധാത്മാവിന് പകരം ഒരു വിഭാഗീയ സഭയ്ക്ക് ചുറ്റും ചുറ്റിത്തിരിക്കുന്നു. അവർ ഒരു മനുഷ്യന്റെയോ ഒരു ബിഷപ്പിന്റെയോ ചുറ്റും ചുറ്റിത്തിരിക്കുന്നു. അവർ നായകന്റെ ചുറ്റിലുമല്ല ചുറ്റിത്തിരിക്കുന്നത്. കാണുന്നോ, അവർ പറയും, ഓ അതെ, എനിക്ക് മതഭ്രാന്ത് പിടിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു, ഞാൻ തെറ്റായ വഴിക്കാണ് കാലെടുത്ത് വെക്കുന്നത് എന്ന് ഞാൻ ഭയക്കുന്നു. ഓ, അവിടെയാണ് നിങ്ങൾ. ആ ചെറിയ താറാവ് ഇങ്ങനെ പറയുന്നതെന്ന് വിചാരിക്കൂ. അവൻ തന്റെ ചിറക് വിരിച്ചിരിക്കുന്ന രീതി എനിക്കിഷ്ടമല്ല. ഞാൻ അവന്റെ പിന്നാലെ പോകേണ്ടതാണെന്ന് വിശ്വസിക്കുന്നില്ല. നിങ്ങൾ തണുത്ത് മരവിച്ചു പോകും. അത് പോകുമ്പോൾ തന്നെ നിങ്ങളും പറന്നു പോകുന്നില്ല എങ്കിൽ നിങ്ങൾ അവിടെ തന്നെ പിടിപെട്ടു പോകും. അത് തമ്മിൽ ഐക്യത്തിലാകുന്നു. പ്രകൃതി അത് ചെയ്യുന്നു. വാർത്തകൾ അന്യോന്യം ഒരുമിച്ച് വരികയും തന്നെത്താൻ അവരുടെ നായകന് ചുറ്റും ചുറ്റിത്തിരിയുകയും ചെയ്യുന്നു. അവയും അതേ കാര്യം തന്നെ ചെയ്യുന്നു. തേനീച്ചകൾ കൂട്ടത്തോടെ പറക്കുന്ന നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ കൂട്ടമായി പറക്കും മുമ്പ് തേനീച്ചകൾ അവരുടെ റാണിക്ക് ചുറ്റിനുമായി കൂടി വരുന്നു. അത് ശരിയാണ്. അവൾ എവിടേക്ക് പോകുന്നു, അവയും അവിടേക്ക് തന്നെ പോകുന്നു. അതെ, അവരെന്താണ് ചെയ്യുന്നത്? അവർ കൂട്ടത്തോടെ പറന്നു പോകും മുമ്പ് ഏകീകരിക്കുന്നു. കൃത്യമായും ഓരോ സൃഷ്ടിയും വസന്തകാലം ആരംഭിക്കും മുമ്പ് മീനുകൾ ഒരുമിച്ചുകൂടി വരുന്നു. കടലിന്റെ നടുവിൽ നിങ്ങൾക്കവയെ കാണാനാകും. നമ്മൾ ഓരമീനിന്റെ ഒരു വലിയ കൂട്ടത്തെ കൂമ്പാരം എന്ന് വിളിക്കുന്നു. ആ ഒഴുക്ക് കടന്നു വരും മുമ്പ് അവ അവിടെ കടന്നു വരികയും നിങ്ങൾക്കവയെ ആയിരം പതിനായിരമായി കടലിന്റെ നടുവിൽ കാണാൻ കഴിയുകയും അവിടെ ഉപ്പുവെള്ളത്തിൽ ഒരുമിച്ച് വരികയും ചെയ്യുന്നു. എന്നാൽ അവ വാസ്തവമായും ശുദ്ധജല മത്സ്യമാണ്. അവയെല്ലാം അവിടെ മുട്ടയിടുന്ന സീസണ് വേണ്ടി അവ നേരെ ശുദ്ധജലത്തിലേക്ക് പോകുന്നു. അവ അവിടേക്ക് ഏകദേശം 4 വർഷം കൂടുമ്പോൾ മുട്ടയിടുന്ന സീസണു വേണ്ടി പോവുകയും മുട്ടയിട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ അവിടെ ചത്തുപോകുകയും ചെയ്യുന്നു. അവ ചാവാൻ പോകുന്നു എന്നവ അറിയുന്നു. നിങ്ങൾക്ക് അതിനെ ഒന്നിനാൾ നിർത്താൻ കഴിയില്ല. അവ അവിടെ വെച്ച് ചാവാൻ പോകുന്നു എന്നറിഞ്ഞിരുന്നിട്ടും അവിടെ കടക്കാനായി മീനിന് സമുദ്രത്തിൽ നിന്നും ശുദ്ധജലത്തിലേക്ക് കടക്കാനായി പടി പോലെയുള്ള ഒരു നിരനിരയായ ചെറിയ വെള്ളക്കുഴിയിലൂടെ ചാടിപ്പോകുന്നു. പ്രകൃതിയുടെ നിയമം. അവയവിടെ ആ ചെറിയ വാഴിയിൽ മുട്ടയിട്ട ശേഷം ചാവാൻ പോവുകയാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ അവയെ ഉരുവാക്കുന്നു. ചെറിയ മീനുകൾ വിരിഞ്ഞു കടന്നു വരുമ്പോൾ എന്തോ ചിലത് അതിനെ ഒരുമിച്ചാക്കുകയും ഇതാ അവർ കടലിലേക്ക് പോവുകയും ചെയ്യുന്നു. അത് ഏകീകരിക്കലാണ്. അതൊരു നിയമമാണ്. നിങ്ങൾക്ക് ദൈവത്തിന്റെ നിയമത്തെ തോൽപ്പിക്കാൻ കഴിയില്ല. രാജ്യങ്ങൾ തകരുന്നു. കാരണം ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സമയം അവരിങ്ങനെ അത് ചെയ്യേണ്ടതുണ്ട് എന്ന് നാം കാണുന്നു. രാജ്യത്തിനുള്ളിൽ തന്നെ കലക്കമുണ്ടാക്കുന്ന പ്രക്രിയയാൽ നാം ആയിരിക്കുന്നു. രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്നതായി നാം കാണുന്നു. വർഷം കഴിയും തോറും ഈ രാജ്യത്തെയും കമ്മ്യൂണിസം വിഴുങ്ങുന്നതായി നാം കാണുന്നു. ഇതും കമ്മ്യൂണിസത്താൽ തന്നെ വിഴുങ്ങപ്പെടും. ഇവിടെ നമ്മുടെ സ്വന്തം രാജ്യത്തും അത് കമ്മ്യൂണിസവുമായി തേനീച്ച കൂടുപോലെ കൂടുണ്ടാക്കിയിരിക്കുന്നു. അത് ഇതിനെ കൈയടക്കും. നോക്കൂ, അത് ചെയ്യും. അതിന് നിർത്താനായി ഒരു മാർഗവുമില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ടൈറ്റസ് നിർത്താനായില്ല? അതേ കാരണം തന്നെ. ദൈവത്തെയും അവന്റെ വചനത്തെയും ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അതേ ശ്രീമാൻ, അതിനാൽ അവർ എന്ത് ചെയ്യാൻ പോകുന്നു? നാം അതിന്റെ പ്രക്രിയയിലാണെന്ന് കാണുകയും ചെയ്യുന്നു. സാധാരണ ഞാൻ 1-2 മണിക്കൂർ എടുക്കാറുള്ളതാണ്. ഇപ്പോൾ തന്നെ ഏകദേശം 30 മിനിറ്റ് ഞാൻ എടുത്തിരിക്കുന്നു. ആണെന്നോ? എന്നാൽ എല്ലാവരിലേക്കും ഇത് കടക്കാനായി ഞാൻ തള്ളുകയാണ്. നിങ്ങൾ വീട്ടിലേക്ക് പോയി വായിച്ച് മനസ്സിലാക്കിക്കൊള്ളുക. ശ്രദ്ധിക്കൂ, അവർ ഇപ്പോൾ തന്നെ ഏകീകരിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ചോദിക്കും, ബ്രദർ ബ്രഹാം, ഇത് സത്യമാണോ? അവർ ധർമ്മതകോൺ യുദ്ധത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. കൃത്യമായും അതാണ് അവർ ചെയ്യാൻ പോകുന്നത്. കാണുന്നോ, അവർ അതിലേക്ക് ഇപ്പോൾ ഏകീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് UN മറ്റുമുള്ളത് കിഴക്കൻ രാജ്യങ്ങൾ പടിഞ്ഞാറൻ രാജ്യങ്ങൾക്ക് വിരോധമായി കമ്മ്യൂണിസത്താലും മറ്റെല്ലാമായി ഐക്യത്തിലാകുന്നു. സഭകൾ തമ്മിൽ ഏകീകരിക്കുന്നു. സകലതും ഒരുമിച്ച് വരുന്നതായി കാണുന്നു. ഐക്യത്തിലാകുക, ഒരുമിച്ച് കൂടി വന്ന് ഏകീകരിക്കുന്നു. നാം അത് കാണുന്നു. മാത്രമല്ല, ഈ എല്ലാ രാജ്യങ്ങളുടെയും ഏകീകരിക്കൽ നടക്കുമ്പോഴും ഈ അടയാളങ്ങളും രാജ്യത്തിന്റെ അടയാളങ്ങളും നാം ഇവിടെ ലോകത്ത് കാണുന്ന വിവിധ സ്ഥലങ്ങളുണ്ടാകുന്ന ഭൂമികുലുക്കങ്ങളും വ്യത്യസ്ത കാര്യം ഐക്യത്തിലായിത്തീരുമ്പോൾ ലോകത്തെ ഒരുമിച്ച് കൊണ്ടുവന്ന ജനങ്ങളെ ഒരുമിച്ച് കൊണ്ടുവന്ന എല്ലാ സഭകളെയും ഈ കാര്യങ്ങളെല്ലാമായിട്ടും ഒരുമിച്ചാക്കിക്കൊണ്ടുവരുന്നു. ഈ എല്ലാ ഏകീകരണവും നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ഏകീകരണവും കൂടെ നടന്നുകൊണ്ടിരിക്കുന്നു. ആമേൻ. അതാണിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാൻ ആഗ്രഹിക്കുന്നത്. ദൈവം തന്നെ മണവാട്ടി ഏകീകരിക്കുന്നു. കിഴക്കു നിന്നും പടിഞ്ഞാറു നിന്നും വടക്കു നിന്നും തെക്കു നിന്നും അവൾ ഒരുമിച്ച് വരുന്നു. ഒരു ഏകീകരണത്തിന് സമയമുണ്ടായിരുന്നു, അതിപ്പോഴാകുന്നു. എന്തിനു വേണ്ടിയാണ് അവൾ ഏകീകരിച്ചുകൊണ്ടിരിക്കുന്നത്? മേഘങ്ങളിലേക്ക് എടുക്കപ്പെടാൻ. ആമേൻ. ദൈവം അവളെ തയ്യാറെടുപ്പിക്കുന്നു. അതെ ശ്രീമാൻ, ഏകീകരിക്കുന്നു. എന്തുമായിട്ടാണ് അവൾ ഏകീകരിക്കുന്നത്? വചനവുമായിട്ട്. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനത്തിനോ ഒരു നാളും നീക്കം വരികയില്ല. ഒരു പ്രത്യേക വിഭാഗ്യസഭയായോ മറ്റെന്തെങ്കിലും ആയാലും എന്തു പറയുന്നു എന്നതിനെ അവൾ കാര്യമാക്കാതെ അവളെ സ്വയം കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്നതുമായി ഏകീകരിക്കുന്നു. അവൾ തന്നെത്താൻ ഏകീകരിക്കുന്നു. അവൾ തയ്യാറെടുപ്പ് നടത്തുന്നു. എന്തുകൊണ്ടാണ്? ആ മണവാട്ടി അവളാണ്. അത് ശരി തന്നെ. അവൾ തന്നെത്താൻ തന്റെ മണവാളനുമായി ഏകീകരിക്കുന്നു. നോക്കൂ, മണവാളൻ വചനമാകുന്നു. ആ അതിൽ വചനമുണ്ടായിരുന്നു. വചനം ദൈവത്തോടുകൂടി ആയിരുന്നു. വചനം ദൈവമായിരുന്നു. വചനം ജഡമായി തീർന്നു, നമ്മുടെ ഇടയിൽ പാർത്തു. സഭയും മണവാട്ടിയും വചനവും അത്രമാത്രം ഒന്നായി തീരുമ്പോൾ ആ വചനം തന്നെ സ്വയമായി മണവാളന്റെ പ്രവൃത്തികളെ ചെയ്യാൻ തുടങ്ങുന്നു. ആമേൻ. നിങ്ങളത് കാണുന്നോ? ഒരു ഏകീകരണം. ഇനിമേൽ സഭയിൽ ചേരുക എന്നല്ല, ഇതിൽ ഉൾപ്പെട്ടിരിക്കണമെന്നല്ല, സകലത്തിൽ നിന്നും ഓടി രക്ഷപ്പെട്ട് യേശു ക്രിസ്തുവുമായി മാത്രം കെട്ടപ്പെടുക. കാണുന്നോ? ഇതാണ് ഏകീകരിക്കൽ സമയം. ദൈവം തന്റെ മണവാട്ടി ഏകീകരിക്കുകയും അതിനെ തിരികെ കൊണ്ടുവരികയും ചെയ്യുന്നു. കൃത്യമായും അവന്റെ വചനത്തിലുള്ള വാഗ്ദാനങ്ങളുമായി ഏകീകരിക്കുന്നു. 2 തെസ്സലോനിക്കർ 2 അത് പറയുന്നത്. അത് 5 പറയുന്നു, ഭൂമിയിലെ പൊടിയിൽ നിദ്രകൊള്ളുന്ന വിശുദ്ധന്മാർ ഉയർത്തിൽ നിൽക്കും, അതിനുശേഷം ജീവനോട് ശേഷിക്കുന്നവരായ നാം, ജീവിച്ചിരിക്കുന്നവർ മരിച്ചവരുമായി ചേർന്ന് നാം അവിടെ എത്തും മുമ്പേ ഏകീകരിക്കപ്പെടും. കാരണം അവൾ അവിടെ എത്തിയാലേ മണവാട്ടി പൂർണ്ണമാക്കപ്പെടുകയുള്ളൂ. ജീവിച്ചിരിക്കുന്നവർ അതവർ തന്നെത്താൻ വചനവുമായി ഏകീകരിച്ചവരാണ്. മുന്നമേ കടന്നുപോയവർ ആദ്യം തന്നെ ചെയ്തു കഴിഞ്ഞു. എല്ലാവരും കൂടിച്ചേർന്ന് വരുമ്പോൾ അവിടെ മുകളിലേക്ക് പോകുന്നതിന് മുമ്പായി ഒരു മഹത്തായ ഏകീകരണം ഉണ്ടാക്കുന്നു. ആമേൻ. കമ്മ്യൂണിസം എഴുന്നേൽക്കേണ്ടതുണ്ട്, ഈ മറ്റുള്ളവയും എഴുന്നേൽക്കേണ്ടതുണ്ട്, സഭയും വിദൂരതയിൽ തന്നെത്താൻ ഏകീകരിക്കേണ്ടതുണ്ട്. ലോകസഭാ സമിതി, ഇവിടെയുള്ള രാജ്യങ്ങൾ, അപ്പോൾ അവിടെ മണവാട്ടിയും വചനത്തിന് കീഴിൽ തന്നെത്താൻ ഏകീകരിക്കേണ്ടതുണ്ട്. അത് ചെയ്യുന്നതിനായി ദൈവത്തിന് സ്വർഗീയ അടയാളങ്ങളെയും മറ്റും താഴേക്ക് അയച്ച് അതവൻ രാജ്യത്തിന് ചെയ്തിരുന്ന പോലെ തന്നെ സഭയ്ക്ക് തെളിയിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ആമേൻ. ദൈവം ഏകീകരിക്കുന്ന സമയം. അതേ ശ്രീമാൻ, ഓ എന്റെ, ഇപ്പോൾ ഓർത്തിരിക്കൂ, വചനത്തിന് ഒരു ഏകീകരിക്കലുണ്ട്. വീണ്ടും തിരികെ ഏകീകരിക്കുന്നു. ഒരിക്കൽ വിശുദ്ധന്മാർക്ക് നൽകിയിരുന്ന വിശ്വാസം തിരികെ കൊണ്ടുവരുന്നു, തിരികെ കൊണ്ടുവരുന്നു. അത് ഈ ദിവസത്ത് മാത്രമേ ചെയ്യാനാകൂ, അത് ഈ സമയത്ത് മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ. അത് മറ്റൊരിടത്തും ആക്രമിക്കപ്പെട്ടിട്ടില്ല. അവർ വിഭാഗ്യസഭയുടെ വെറുക്കൂത്തിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഇപ്പോഴത് വിഭാഗ്യസഭയുടെ വെറുക്കൂത്തിലേക്ക് പോകയില്ല. കാരണം ഇത് ഓരോ കുലത്തിലെയും ഓരോ നിറത്തിലെയും സകല സമ്പ്രദായത്തിലെയും പുരുഷന്മാരും സ്ത്രീകൾക്കും പരിശുദ്ധാത്മാവിനഭിഷേകത്തിന് കീഴിലായി ക്രിസ്തുവിന്റെ കീഴിൽ തിരികെ വരേണ്ട സമയമാകുന്നു. സഭയുടെ ഏകീകരിക്കുന്ന സമയം. ഓ എന്റെ, ഈ വിഭാഗ്യ സഭകളാൽ ലോകത്തമ്പാടും ചിതറിച്ചു കളഞ്ഞ വചനത്തിന്റെ ഏകീകരിക്കുന്ന സമയം. റോമിലെ നിഖ്യായിൽ തുടങ്ങിയത് മുതൽ അവർ ആദ്യത്തെ സഭയെ സംഘടനയാക്കിയപ്പോൾ അവർ ലൂഥറൻ സംഘടനയാക്കി, അവർ വെസ്ലിയ സംഘടനയാക്കി, അവർ മറ്റുള്ള എല്ലാ സഭകളെയും സംഘടനയാക്കി. അത് ചെയ്യുന്നതിലൂടെ അവർക്കൊരു മതതത്വസംഹിതയെ സ്വീകരിക്കേണ്ടി വന്നു. അത് കഴിയുമ്പോൾ ദൈവം അവർക്കായി എന്തെങ്കിലും അമയക്കുകയും അവർക്കത് സ്വീകരിക്കാൻ കഴിഞ്ഞതുമില്ല. അതുകൊണ്ട് ഇതുവരെയും അത് സാധ്യമായിട്ടില്ല. അവസാന നാൾക്കളിൽ, അതായത് മണവാട്ടിയിലേക്ക് പിതാക്കന്മാരുടെ വിശ്വാസം തിരികെ കൊണ്ടുവരുമ്പോൾ അത് ഈ വിധത്തിലായിരിക്കും. അത് ഈ സമയമല്ലാതെ മറ്റൊരു സമയമായിരിക്കില്ലെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തിരുന്നു. ആകാശമെന്നുള്ള അടയാളം എന്തായിരുന്നു നോക്കുവിൻ. കർത്താവായ യേശുക്രിസ്തുവിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളുമായി ഒരഗ്നിസ്തംഭം നമ്മുടെ ഇടയിൽ തൂങ്ങിക്കിടന്നു. അവൻ നമ്മോട് സംസാരിച്ചപ്പോൾ അതൊരിക്കലും ഒരു വള്ളി പുള്ളി പോലും തോൽവി അടഞ്ഞിരുന്നില്ല. ആമേൻ. അങ്ങനെ ഇപ്പോൾ നാം എവിടെയാണ് നിന്നുകൊണ്ടിരിക്കുന്നത് കാണുന്നു. ഏകീകരിക്കലിന്റെ സമയം. രാജ്യങ്ങൾ ഏകീകരിക്കുന്ന നാം കാണുന്നു, ലോകം ഏകീകരിക്കുന്ന നാം കാണുന്നു, കമ്മ്യൂണിസം ഏകീകരിക്കുന്ന നാം കാണുന്നു, സഭകൾ ഏകീകരിക്കുന്ന നാം കാണുന്നു. ദൈവം സ്വയമായി തന്നെ മണവാട്ടി ഏകീകരിച്ച് അവനും തന്റെ സഭയും മാറ്റമില്ലാത്തതുപോലെ നാം കാണുന്നു. ഹല്ലേലൂയാ. അവിടെയുള്ള പിരമിഡ് ആയിരുന്നതുപോലെ ശരിയാണ്. അവർ അന്യോന്യം ഏകീകരിക്കുന്നു, ദൈവം ഏകീകരിക്കുന്നു. എന്തുകൊണ്ടാണ് ആദ്യ സഭ തുടങ്ങി മുൻപൊരിക്കലും ജനങ്ങളുടെ അഗ്നിസ്തംഭം ഉണ്ടായിരുന്നില്ല? മുൻപൊരിക്കലും ആദ്യ സഭാകാലം മുതൽ ഇന്ന് നാം കാണുന്ന കാര്യങ്ങൾ അവരെപ്പോഴെങ്കിലും കണ്ടുണ്ടോ? ഇത് സാധ്യമായത് ദൈവം 7 മുദ്രകളെ തന്നിട്ട് അതിനാൽ ഒരു അടയാളം നമുക്ക് അയച്ചു തരികയും സ്വർഗത്തിൽ നിന്നും 7 ദൂതന്മാരെ അയച്ചതിനാലുമാണ്. അതുമൂലം വിഭാഗീയ സഭകളായി ചിതറിക്കിടന്നിരുന്ന ദൈവജനത്തെ നമുക്കായി കൂട്ടിക്കെട്ടിത്തരികയും അവന്റെ പരിശുദ്ധാത്മാവിനെ താഴെ കൊണ്ടുവരാനും കഴിഞ്ഞു. യേശു പറഞ്ഞു, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. മണവാട്ടി തിരികെ വചനവുമായി, അത് ദൈവമാണ്, ഏകീകരിക്കുന്നു. സഭയും വചനവും, സഭയും മതവിശ്വാസവുമല്ല, സഭയും വചനവുമായി മണവാട്ടിയും വചനവും തമ്മിൽ ഏകീകരിക്കുന്നു. ഓ എന്റെ, എന്തൊരു, എന്തിനെ തിരികെ കൊണ്ടുവരുന്നു? മൂല പെന്തക്കോസ്റ്റ് പിതാക്കന്മാരുടെ വിശ്വാസത്തിലേക്ക് നോക്കൂ. അത് ലൂഥറിന്റെ കൂട്ടുകാർ ചിതറിച്ചു കളഞ്ഞു. സ്വയം ലൂഥറല്ല, വെസ്ലിയുമല്ല, അതല്ല ഈ മഹാന്മാരായ സ്ഥാപകന്മാരല്ല. അവർ കാഴ്ചയിൽ നിന്നും മാഞ്ഞുപോയപ്പോൾ ഒരു സഭ ഉയർന്നു വരികയും അവർ അത് എന്താണ് അവരോട് ചെയ്തത്, അതിൽ നിന്നും അവരൊരു സംഘടനയെ രൂപപ്പെടുത്തി. അവർ മതവിശ്വാസത്തെയും മറ്റും സ്വീകരിച്ചു. അവർ മതവിശ്വാസത്തെയും മറ്റും സ്വീകരിച്ചപ്പോൾ അതിൽ നിന്നും അവർ വളരെ ദൂരമായി പോയി. ഇന്നവരെ നോക്കുവിൻ, അവർ ഇപ്പോൾ വേൾഡ് ചർച്ച് കൗൺസിലേക്ക് വന്നിരിക്കുന്നു. നിങ്ങൾ നോക്കൂ, ഈ അവസാന ദിവസങ്ങളിൽ മുൻപൊരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത സംഭവങ്ങൾ നടക്കുന്നതായി നിങ്ങൾ കാണുന്നു. നോക്കൂ, അത് ദൈവത്തിന്റെ അടയാളവും ഈ ഏകീകരിക്കുന്ന അടയാളങ്ങൾ സമയത്തിന്റെ അടയാളങ്ങളുമായിട്ടാണ് ഇപ്പോൾ അതിനെ വളരെ ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കാൻ ആഗ്രഹിച്ചിട്ട് നമുക്കത് മനസ്സിലായി എന്ന് തീർച്ചയാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പോയി കഴിയുമ്പോൾ വിഭാഗീയ സഭകൾക്ക് വേണ്ടി അവർ സത്യവചനത്തെ വിട്ടുകളഞ്ഞിട്ട് ദൈവവചനത്തെ എടുക്കുന്നതിന് പകരം വ്യത്യസ്തരായ മനുഷ്യരുടെ അഭിപ്രായങ്ങളെയും മതവിശ്വാസങ്ങളെയും സ്വീകരിക്കുന്നു. വെളിപ്പാട് പത്ത് പറയുന്നു, ഏഴാം ദൂതന്റെ സന്ദേശം ഇപ്പോൾ ഓർക്കൂ, അത് ഏഴ് കാഹളങ്ങളുടെ സമയത്താണ്. അവിടെ ഏഴ് ദൂതന്മാർ ഏഴ് കാഹളങ്ങൾ ഊതുന്നു. അവിടേക്കാണ് നാം അടുത്തു വരാൻ പോകുന്നത്. എന്നാൽ ഓർക്കുക, അവിടെ അത് വളരെ വ്യക്തമായി പറയുന്നത് ദൂതന്റെ ഏഴാം കാഹള ദൂതനെന്നല്ല, ഏഴാമത്തെ ദൂതന്റെ സന്ദേശമെന്നാണ്. നോക്കൂ, സന്ദേശ ദൂതനാണ്, കാഹളമൂതുന്ന ദൂതനല്ല. നോക്കൂ, ആ ഏഴാം ദൂതൻ കാഹള ദൂതൻ ദൂതനാണ് കാഹളമൂതുന്നത്. എന്നാൽ ഇത് പറയുന്നത് ഏഴാം സഭാകാലത്തിന്റെ ദൂതന്റെ നാൾക്കളിൽ. നോക്കൂ, അവന്റെ സന്ദേശം അവസാനിക്കുമ്പോൾ നോക്കൂ, അത് സഭാകാലത്തേക്കുള്ള സന്ദേശമാണ്. ഈ സമയത്ത് അത് കഴിയുമ്പോൾ അവൻ സന്ദേശം കാഹളമല്ല, ദൈവത്തിന്റെ മർമ്മം വചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പൂർത്തിയാകും. ഇപ്പോൾ നാം ഏത് കാലത്തിലാണ് ജീവിക്കുന്ന നോക്കുവിൻ. ആ മുദ്രകളിലേക്ക് നോക്കി ചിതറിപ്പോയിരുന്ന ദൈവത്തിന്റെ വചനം എങ്ങനെയാണ് വലിച്ചുകൊണ്ടുവന്നതെന്ന് കാണുവിൻ. ലൂഥറും മറ്റുള്ളവരും ആ മഹത്തായ മതപരിഷ്കർത്താക്കളും മുന്നോട്ട് പോയിട്ട് നേരെ തിരികെ കൊണ്ടുവന്ന് അത് ബൈബിളിൽ നിന്നും കാണിക്കുന്നു. അവർ എവിടെയായിരുന്നു? ഓരോരുത്തരും അവരുടേതായ സ്ഥാനത്തായിരിക്കുന്നു. അവൻ ചെയ്തത് എന്താണ്? ആ സഭയ്ക്ക് എന്ത് സംഭവിച്ചു? അവൻ ചെയ്തതെന്താണ്? അപ്പോൾ സഭയ്ക്ക് എന്താണ് സംഭവിച്ചത്? ആ കാര്യങ്ങളെല്ലാം അവൻ വിട്ടുകളഞ്ഞിരുന്നു. അതിനുശേഷം അവസാന ദിവസത്തിൽ അതിനെക്കുറിച്ച് യാതൊന്നും തന്നെ നാം അറിയാതിരിക്കുമ്പോൾ ചില കാര്യങ്ങൾ സംഭവിക്കുന്ന മുൻകൂട്ടി പറയുകയും ദിനപത്രങ്ങൾ പോലും അത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. പിന്നെയും കടന്നു വന്ന് മുഴുവൻ മർമ്മത്തെയും ഒരുമിച്ച് കൂട്ടിക്കെട്ടി വെളിപ്പെടുത്തി തന്നു. ആമേൻ സഹോദര, അതെനിക്ക് ഉത്കൃഷ്ടമാകുന്നു. അത് എന്നെ സംബന്ധിച്ച് വചനത്തിന്റെ നിലയിലാകുന്നു. ആമേൻ. എന്താണെന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. ജനങ്ങൾ എന്തു പറയുന്നു എന്നോ ചിന്തിക്കുന്നോ എന്നോ ഞാൻ കാര്യമാക്കുന്നില്ല. ശരി, എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് സത്യമാകുന്നു. ബാബിലോണിൽ നിന്നും വന്ന ആ വിദ്വാൻമാരെ പോലെ അവർ ആലറി വിളിച്ചു, അവനെവിടെ? യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെവിടെ? അവനിപ്പോൾ ഭൂമിയിലുണ്ട്, ഞങ്ങൾക്ക് അവനെ കണ്ടുപിടിക്കണം. അത് ശരിയാണ്, അവന്റെ വരവ് അത്രയേറെ ആസന്നമായിരിക്കുന്നതിനാൽ എനിക്കിത് പറയാൻ സാധിക്കും. അതെനിക്കും പറയാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാ മണവാളൻ വരുന്നു, ആ അർദ്ധരാത്രിയുടെ വിളി ഞാൻ കേൾക്കുന്നു. ആമേൻ. നാം സമയത്തിന്റെ അവസാനത്തിങ്കലാകുന്നു. ഓ എന്റെ, ആ സമയത്താണ് നാം ജീവിക്കുന്നത്. ശ്രദ്ധിക്കൂ, കാണുന്നു എന്തൊരു ദിവസം നാം ജീവിക്കുന്നത്, എന്തൊരു സമയത്താണ്. ദൈവത്തിന്റെ മഹത്തായ രഹസ്യം അവസാനിച്ചിരിക്കുന്നു. ദൈവത്വത്തിലേക്ക് കൊണ്ടുവരപ്പെട്ട് അത് എന്താകുന്നു എന്ന് കാണിച്ചിരിക്കുന്നു. ഈ ചെറിയ ദിവസങ്ങളെല്ലാം എങ്ങനെയാണ് അവനിൽ നിന്നും കടന്നുവന്ന് അവനെ ഇതാക്കി, ചിലർ അവനെ അതാക്കി, ചിലർ അവനെ മറ്റേതാക്കി. കർത്താവിന്റെ ദൂതനിറങ്ങി വന്ന് അവരുടെ എല്ലാ ഇസങ്ങളെയും കൂട്ടിച്ചേർത്ത് അതിൽ നിന്നും സത്യത്തെ പുറത്തേക്ക് വലിച്ച് അവതരിപ്പിച്ചിരിക്കുന്നു. അത് അവിടെയായി. അതിനാകാൻ കഴിയുന്നതിൽ കൃത്യമായിട്ടായിരിക്കുകയും മറ്റ് ഏതൊരു വിധത്തിലുമാകാൻ കഴിയാതെയും ഇരിക്കുന്നു. അവൻ എന്താകുന്നുവോ അതവിടെയാകുന്നു. നോക്കൂ, സർപ്പത്തിന്റെ സന്തതിയും മറ്റുമുള്ള ഈ എല്ലാ വ്യത്യസ്തമായ കാര്യങ്ങളും ജനങ്ങളുടെ എത്രമാത്രം നിഗൂഢമായി കിടന്നിരുന്നു. കാണുന്നോ എന്താണത്? അവനുണ്ടായിട്ട് ഇത് എന്തിന്റെ അടയാളമാണ്? ഏകീകരിക്കലിന്റെ. മലാഖി നാലിൽ അവൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? മടക്കിത്തരും, മൂല പെന്തക്കോസ് വിശ്വാസം മടക്കിത്തരും. അതേ പെന്തക്കോസിന്റെ സന്ദേശത്തിലേക്ക്, അതേ പെന്തക്കോസിന്റെ അടയാളം, അതേ പെന്തക്കോസിന്റെ തെളിവിലേക്ക് ജനങ്ങളെ തിരികെ കൊണ്ടുപോകും. അതേ ദൈവം, അതേ ശക്തി, അതേ ഉപദേശം, സകലതും കൃത്യമായിട്ടും ദമാസ്കസിന്റെ വഴിയിൽ വെച്ച ശൗലിനെ സന്ധിച്ച് നിലത്തുതിരുത്തിയ അതേ അഗ്നിസ്തംഭത്തിന്റെ തെളിവുമായി നമ്മുടെ ഇടയിലായിരുന്നു കൊണ്ട് അവൻ ആ ദിവസത്ത് ചെയ്യുന്ന അതേ കാര്യങ്ങളെ ചെയ്യുന്നു. ഏകീകരിക്കൽ. രാജ്യങ്ങൾ ഏകീകരിക്കുന്നു നാം കാണുന്നു, ലോകം ഏകീകരിക്കുന്നു നാം കാണുന്നു, സഭകൾ ഏകീകരിക്കുന്നു നാം കാണുന്നു, മണവാട്ട് ഏകീകരിക്കുന്നു നാം കാണുന്നു, വചനവുമായി ഏകീകരിക്കുന്നു. എന്തുകൊണ്ടാണ്? വചനം ദൈവമാകുന്നു. മാത്രമല്ല, വചനം വചനമായിരിക്കെ മണവളനെ പോലെയും വചനത്തെ കേൾക്കുന്നവളായ മണവാട്ടിയും അവർ ഐക്യത്തിൽ ഒരുമിച്ച് വരുന്നു. ഒരു കല്യാണം പോലെ അവർ ഏകീകരിക്കുന്നു. നോക്കൂ, അവർ ഒരു കല്യാണത്തിനായി തയ്യാറെടുക്കുന്നു. അവർ ഒന്നായിത്തീരും. വചനം നിങ്ങളായി മാറുകയും നിങ്ങൾ വചനമായി മാറുകയും ചെയ്യുന്നു. യേശു പറഞ്ഞു, അന്നാളിൽ നിങ്ങളറിയും പിതാവിലുള്ളതെല്ലാം എന്നിലുള്ളതെല്ലാം നിങ്ങളിലും നിങ്ങളെല്ലാം എന്നിലും. അതായത് ഞാൻ എന്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമെന്ന് അന്ന് നിങ്ങളറിയും. കാണുന്നു, ആ ദിവസം. ഏത് ദിവസം? ഈ ദിവസത്തിൽ ദൈവത്തിന്റെ മറഞ്ഞിരുന്ന മഹത്തായ മർമ്മങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നത് നാം കാണുന്നു. ഓ, ഞാൻ അതിനെ എങ്ങനെ ഇഷ്ടപ്പെടുന്നു. ഓ, ശാസ്ത്രവും വചനവും തമ്മിൽ അവർ ഇന്ന് ചെയ്യുന്നത് പോലെ താരതമ്യം ചെയ്യാൻ കഴിയാത്തത് എങ്ങനെയെന്ന് ശ്രദ്ധിക്കുവിൻ. അവർക്കത് പണ്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പോഴും അവർക്കത് ചെയ്യാൻ കഴിയുന്നില്ല. ശ്രദ്ധിക്കൂ, അവൻ പറഞ്ഞു, ആകാശത്തിന്റെ അടയാളങ്ങൾ, ആകാശത്തിലെ അടയാളങ്ങൾ, ശാസ്ത്രവും രാജ്യത്തിന്റെ അടയാളങ്ങളും. അവർക്കിന്ന് ആകാശത്തിന് മഹത്തായ അടയാളം കിട്ടിയിട്ടുണ്ട്. അവർക്ക് ബഹിരാകാശ ശാസ്ത്രജ്ഞന്മാരും മറ്റെല്ലാമുണ്ട്. ഈ ബഹിരാകാശ ശാസ്ത്രജ്ഞന്മാർ ലോക ശാസ്ത്രത്തിന് എന്താണ് കൊടുക്കുന്നത്? അതവർക്ക് ഭയത്തെ കൊണ്ടുവരുന്നു. ഈ ബോംബുകളെയും മറ്റും വർഷിക്കും പോലെ എപ്പോഴാണ് അങ്ങനെയുള്ള ചിലത് അവർ മുകളിലേക്ക് അയക്കുന്നതെന്ന് അവർക്കറിഞ്ഞുകൂടാ. പിന്നെ നാം അവശേഷിക്കില്ല. കാണുന്നോ, ഇപ്പോൾ അവർക്ക് കിട്ടിയിരിക്കുന്ന അടയാളം അതാണ്. ആകാശത്ത് ഭയാനകമായ കാഴ്ചകൾ കാണുന്നോ? അവർക്ക് കിട്ടിയിരിക്കുന്നതോ ആറ്റോമിക് മിസൈലുകളും മറ്റെല്ലാ വിധത്തിലും തരത്തിലുമുള്ള അടയാളങ്ങളാണ്. കഴിഞ്ഞ ദിവസം അവരവിടെ വെച്ചാണ് ഇനി മുതൽ അവിടെ വെച്ചൊരു ബോംബും പൊട്ടിക്കുന്നതല്ല എന്ന കരാറിൽ ഏർപ്പെട്ടത് നിങ്ങൾ കണ്ടു. എന്നാൽ ഇപ്പോൾ എപ്രകാരം പരീക്ഷിച്ചിരുന്നോ അതേ വിധത്തിൽ തന്നെ അവർ വെള്ളത്തിനടിയിലും ഭൂമിക്ക് കീഴ വെച്ചും പരിശോധിക്കുന്നു. കാണുന്നോ, അവർ ഒരു കരാറിൽ ഏർപ്പെട്ടു, ഞങ്ങൾ ഇത് ചെയ്യില്ല, നിങ്ങൾ അത് ചെയ്യരുതെന്ന്. നിങ്ങളോട് പറഞ്ഞാലോ ഞങ്ങൾ വീട്ടിലേക്ക് തിരികെ പോയി, അതിനെ ഞങ്ങൾ ഈ വിധത്തിൽ ചെയ്യുമെന്നും നിങ്ങൾ എപ്രകാരം അവിടെ ചെയ്തിരുന്നത് അങ്ങനെ തന്നെ ചെയ്യുമെന്ന് ഞങ്ങൾ അറിയുന്നു. കാണുന്നോ, അതിലൊരു കാര്യവുമില്ല. അത് വെറും അവിടെ അവർക്ക് തമ്മിൽ വിശ്വാസമില്ല, മാത്രമല്ല യാതൊന്നും തന്നെയില്ല. നിങ്ങൾക്കും കഴിയും. കാണുന്നോ, എല്ലാവരും മറ്റയാളിനാൽ ഭയപ്പെടുന്നു. അതൊരു ഭയാനകമായ അടയാളമാകുന്നു. ശാസ്ത്രവും മനുഷ്യനും രാജ്യങ്ങളും ആകാശങ്ങളിൽ ഭയാനകമായ ഒരു അടയാളത്തെ ഉൽപ്പാദിപ്പിച്ചു. അത് കൃത്യമായും ശരിയാണ്. ഇപ്പോൾ ഒരാൾ മറ്റയാളിനെ ഭയക്കുന്നു. ആകാശത്തിൽ ഒരു അടയാളം നൽകിയിരുന്നു. നോക്കൂ, ഇപ്പോൾ അവർക്കും ആകാശത്തിൽ ഒരു അടയാളം ലഭിച്ചിരിക്കുന്നു, ഒരു ഭയാനകമായ അടയാളം. ഒരു ബഹിരാകാശ യാത്രികന്റെ ഉള്ളിൽ ഒരു മനുഷ്യൻ, ഒരു പക്ഷേ അതൊരു ആറ്റോമിക് മിസൈലായിട്ട് നിലത്തേക്കിട്ടാൽ ലോകം മുഴുവൻ നശിപ്പിക്കാം. ഒരു ബഹിരാകാശ യാത്രികനായി എഴുന്നേറ്റിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. അത് ചെയ്യുന്നത് തടുക്കാനായി അവരുടെ പക്കൽ യാതൊന്നുമില്ല. അവർക്കത് ചെയ്യാനാകും എന്നത് തീർച്ചയാണ്. അവർ ആഗ്രഹിക്കുന്ന ഏത് സമയത്തും അവർക്കത് ചെയ്യാം. അവർ ആഗ്രഹിക്കുന്നെങ്കിൽ ഇപ്പോൾ മുതൽ 15 നിമിഷത്തിനുള്ളിൽ അവർക്കത് അവളെ പൂഴിയാക്കി തീർക്കാം. എന്നാൽ അപ്പോൾ ഒരാളിനെന്ത് ചെയ്യാൻ കഴിയും? മറ്റയാളും അതേ വിധത്തിൽ തന്നെയാകുന്നു. അതിനാൽ നിങ്ങൾ നോക്കിയാൽ അവർക്കൊരു അടയാളം ലഭിച്ചിരിക്കുന്നു. എന്നാൽ ആ വിധത്തിൽ അടയാളം അവരെ ഭയപ്പെടുത്തുന്നു. അവരുടെ അധികാരങ്ങളെ ഒരുമിച്ചാക്കി അവർ അന്യോന്യം ഏകീകരിക്കുന്നു. സ്വതന്ത്ര ലോകം അവർ തങ്ങളുടെ അധികാരങ്ങൾ ഏകീകരിക്കുന്നു. കമ്മ്യൂണിസം അവരുടെ അധികാരത്തെ രക്ഷയുമായി ഏകീകരിക്കുന്നു. എല്ലാവരും എന്നാൽ ഓരോരുത്തരും മറ്റയാളിനെ ഭയക്കുന്നു. നോക്കൂ, അതൊരു ഭയാനകമായ അടയാളമാണ്. അത് ശരിയാണ്, അതെല്ലാം രാജ്യത്തിന്റെ അടയാളങ്ങൾ മറ്റുമാകുന്നു. എന്നാൽ ഒരു സ്വർഗീയ അടയാളം, അത് പഴയ നിയമത്തിലുണ്ടായിരുന്നു. ഡമാസ്കസിലേക്ക് പോകുമ്പോൾ അവൻ വഴിയിൽ വെച്ച് ശൌലിനെ സന്ധിച്ചത് അവനായിരുന്നു. അഗ്നിസ്തംഭത്തിന്റെ രൂപത്തിൽ സഭ യേശു ക്രിസ്തുവിനെ കൈപ്പറ്റിയിരിക്കുന്നു. ഒരു ബഹിരാകാശ യാത്രി. ആമേൻ. അതെ, യേശു തന്നെ ഇന്നും ഇവിടെയായിരിക്കുന്നു. അത് ചെയ്യുന്നത് എന്താണ്? അത് ഭയത്തെ കൊണ്ടുവരുമോ? ഒരാൾ മറ്റയാളുമായി ഏകീകരിക്കുന്ന സ്നേഹത്തെ അത് കൊണ്ടുവരുന്നു. ആമേൻ. ഒരാളിന് വേണ്ടി മറ്റയാളിന് തോന്നലുണ്ടാകുന്നു. അത് ദൈവ സ്നേഹത്തെ കൊണ്ടുവരുന്നു. ഓ, നമ്മെ ഏകീകരിച്ച് ക്രിസ്തുവിന് ശരീരത്തിലേക്ക് ഒരു മണവാട്ടിയായി ഏകീകരിച്ച് കൂട്ടിവരുത്തുന്നു. അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ദൈവത്തിന്റെ മഹത്തായ ഏകീകരണം. ഇവിടെ ഒരു കൂട്ടർ മറ്റേ കൂട്ടരുമായി പോരാടാൻ തങ്ങളെ തന്നെ ഏകീകരിക്കുമ്പോൾ ഇവിടെയുള്ള ഒരു കൂട്ടർ മറ്റയാളുമായി പോരാടുന്നു. ഇവിടെ ഇതാ സഭ അവരുടെ രണ്ടുപേരുടെയും ഇടയിൽ നിൽക്കുന്നു. എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കൂ. അത് അവരുമായി ഏകീകരിക്കും. അത് കൃത്യമായും ശരി തന്നെ. എന്നാൽ ഇപ്പോൾ അത് ഭയത്തെയും പരിഭ്രാന്തിയും കൊണ്ടുവരുന്നു എന്ന് നാം കണ്ടുപിടിച്ചു. എന്നാൽ സഭ, മണവാട്ടി, ഒരു ആത്മാവിന്റെ, ദൈവാത്മാവിന്റെ കീഴിൽ ദൈവത്തിന്റെ വിശുദ്ധ ഏകീകരണത്താൽ ദൈവത്തിന് ഒരു വിശുദ്ധ മണവാട്ടിയായി ദൈവത്താൽ ഏകീകരിച്ചിരിക്കുന്നു. അത് മുഴുവനായി ശരിയാണ്. ശരീരത്തിന്റെ ഏകീകരണം, അത് മണവാട്ടിയെ പോലെ. നാം നമ്മെ മണവാട്ടി എന്ന് വിളിക്കുന്നു. ശരീരം ഒരു മണവാട്ടിയെ പോലെ കാത്തിരിക്കുന്നു. കാരണം മണവാട്ടിയുടെ ഏകീകരണത്തിന് സമയത്ത് സഭയും അത്രമാത്രം ഏകീകരിക്കുന്നു. അതൊരു സ്നേഹം നമ്മുടെ ഇടയിൽ ഉളവാക്കിയിട്ട് നമ്മിൽ ഒരാളിൽ നിന്ന് മറ്റയാളിൽ നിന്നും വളരെ പ്രയാസത്തോടെ മാറിയിരിക്കാൻ കഴിയൂ. അത് ശരിയാണ്. നാം ഇങ്ങനെ ജനങ്ങളോട് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് യാചിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തെ ആരാധിക്കാൻ അവരോട് നിങ്ങൾക്ക് യാചിക്കേണ്ട ആവശ്യമില്ല. ശരിയായത് ചെയ്യാവൂ എന്നും അവരോട് നിങ്ങൾക്ക് യാചിക്കേണ്ടതില്ല. അതിന്റെ മധ്യേ മറ്റൊന്നുമില്ലാത്ത വിധം അവർ അവനുമായി അത്രമാത്രം സ്നേഹത്തിലായിത്തീരുന്നു. വളരെ സുന്ദരിയായ ഒരു കന്യക, ഒരു സുമുഖനായ ചെറുപ്പക്കാരനുമായി അവൾ അത്രയേറെ പ്രേമത്തിലായിട്ട് വിവാഹിതയാകാൻ പോകുമ്പോൾ അത്രമാത്രം ഭ്രാന്തമായ സ്നേഹമായിട്ട് അവളുടെ സ്വന്തം ജീവനേക്കാൾ കൂടുതലായിരിക്കുകയും ഇതാ അവർ തമ്മിൽ വിവാഹിതരാകാൻ പോവുകയാണ് എന്നവൾ അറിയുകയും ചെയ്യുന്നു എന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിഞ്ഞാൽ കല്യാണ ദിവസം അടുത്ത് വരുംതോറും ആ ചെറിയ കുട്ടി, ഞാൻ നിങ്ങളോട് പറയട്ടെ, അവൾ എല്ലായ്പ്പോഴും ചുറ്റും നടന്നിട്ട് കാണുന്നു. അവൾ സകലതും ശരിയാക്കുന്നു. അവളെ അവന് സമ്പൂർണമായി സമർപ്പിക്കുന്നു. അത് ശരി തന്നെ, അവനെ സന്തോഷിപ്പിക്കുന്നതല്ല, അത് മാത്രമാണ് അവൾ ചെയ്യാൻ ഇഷ്ടപ്പെടുക. അതെ, ആ വിധത്തിലായിരിക്കണം ഇന്ന് സഭയും. അതായത് ക്രിസ്തുവിലൂടെ നമ്മുടെ ജീവിതം പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ട് ദൈവത്തിൽ അങ്ങനെ തന്നെ മറഞ്ഞിരിക്കേണ്ടതാണ്. ഞാനിവിടെ നിങ്ങളെ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്നാൽ, ഈ അടയാളങ്ങളും വ്യത്യസ്തമായ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് നിങ്ങളോടിപ്പോൾ പറയുന്നു. എനിക്കത് ചെയ്യാനുള്ള സമയം ഇപ്പോഴെനിക്കില്ല. കർത്താവിനിഷ്ടമെങ്കിൽ മറ്റൊരു സന്ദേശത്തിലാകാം. അപ്പോഴും ഒരു ചെറിയ കാര്യം സഭയിൽ കുറവുള്ളതായി കാണുന്നു. നമുക്കത് ആവശ്യമുണ്ട്. അത് ലഭിക്കുന്നതിനായി ഞാൻ അതിന്റെ വായ്ത്തലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാണുന്നു, നാം അതിൽ കടക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളത് ചെയ്യേണ്ടതുണ്ട്. നിങ്ങളത് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു എങ്കിൽ അതെല്ലാവർക്കും വേണ്ടിയാണ്. നിങ്ങൾ തികച്ചും അത് ചെയ്തിരിക്കണം. അതിന്റെ കാരണം നോക്കൂ. ഏകീകരണത്തിന് സമയം കയ്യെത്തും ദൂരത്താണ്. ആ മഹത്തായ കല്യാണത്തിന് പോകാനുള്ള ഒത്തുചേരലിനായി ഒരു മേഘങ്ങളിലേക്കുള്ള എടുക്കപ്പെടലിന് ദൈവം സഭയെ ഒരുമിച്ചെടുക്കാൻ പോകുന്നു. സമയത്തിന് സൃഷ്ടികൾ നിത്യതയുമായി ഏകീകരിക്കുമ്പോൾ ദൈവവും മനുഷ്യനും ഒന്നായിത്തീരും. അതൊരിക്കൽ ഭൂമിയിൽ മനുഷ്യപുത്ര രൂപത്തിൽ സംഭവിച്ചു കഴിഞ്ഞു. യേശു ക്രിസ്തുവിന്റെ മണവാട്ടിക്കായി ഒരു അധികാരത്തെ കൊണ്ടുവന്ന് അതേ അധികാരവുമായി മനുഷ്യരെ ഏകീകരിക്കേണ്ടതിന് അവന് തന്റെ ജീവനെ കൊടുക്കേണ്ടി വന്നു. ഇപ്പോൾ സഭയും ക്രിസ്തുവിന്റെ ശരീരവുമായി ഏകീകരിച്ചു കൊണ്ടിരിക്കുന്നു. അതിന് സകല പ്രതിബന്ധങ്ങളിൽ നിന്നും സ്വതന്ത്രമായി ഒരുമിച്ച് കൂടി വന്ന് അവരുടെ ഇടയിൽ ഐക്യത്തിലായി അതിന് തന്നെത്താൻ തയ്യാറാകേണ്ടതുണ്ട്. ഓ, ഒരു സ്നേഹത്താലുള്ള ആനന്ദവും പരിശുദ്ധാത്മാവ് അവരുടെ ഇടയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഓ, എന്റെ എന്തൊരു സമയമാകുന്നു. താറാവുകൾ തയ്യാറാകുന്ന നാം കാണുമ്പോൾ വാത്തകൾ തയ്യാറെടുപ്പ് നടത്തുന്നത് നാം കാണുന്നു. നാം മൃഗങ്ങളെ കണ്ടു. തേനീച്ചകൾ തയ്യാറെടുക്കുന്നു. മഴയ്ക്കായി മേഘങ്ങൾ തയ്യാറെടുക്കുന്ന നാം കണ്ടുകഴിഞ്ഞു. നാം സകലതും കണ്ടുകഴിഞ്ഞു. അതിന്റെ മഹത്തായ ഉന്തലിനായി അവർ എങ്ങനെയാണ് സ്വയം ഐക്യത്തിലാകുന്നത്? കമ്മ്യൂണിസത്തിന് കീഴിൽ രാജ്യങ്ങൾ കൂടി വന്ന് അവരെ ഏകീകരിക്കുകയും രാജ്യങ്ങൾ ഉടമ്പടി ചെയ്യുന്നതും നാം കണ്ടു. ഇവിടെ പടിഞ്ഞാറൻ ദേശങ്ങളിൽ അവിടുള്ളവർക്കെതിരായി അവർ ഏകീകരിക്കുന്നത് നാം കണ്ടു. സഭയും മറ്റുള്ള എല്ലാവരും ഏകീകരിക്കുന്നത് കണ്ടുകഴിഞ്ഞു. അതുകൊണ്ടത് ഈ വിധത്തിലല്ലാതെ നിരുപാധികമായും മറ്റൊരു വഴിയില്ല. ഈ വിധത്തിൽ 20 വർഷങ്ങൾക്കു മുമ്പ് ചെയ്യാൻ കഴിയില്ലായിരുന്നു. ഈ വിധം ചെയ്യാനാകില്ലായിരുന്നു. ഈ വിധത്തിൽ 10 വർഷങ്ങൾക്കു മുമ്പ് ചെയ്യാൻ കഴിയില്ലായിരുന്നു. അതിപ്പോൾ തന്നെ ആയിരിക്കണം. നോക്കൂ, കാരണമെന്തെന്നാൽ ഈ ഇസങ്ങളും മറ്റെല്ലാ കാര്യങ്ങളും ഇവിടത്തേക്ക് വന്നിട്ടില്ലായിരുന്നു. പെട്ടെന്നുണരൂ, നിങ്ങളെ തന്നെ കുടയൂ. ഇവിടെ നാം എവിടെയായിരിക്കുന്നു നോക്കൂ. നാം എവിടെയാകുന്നു? ആ വിദ്വാൻമാരെ നോക്കുവിൻ. നാം അവന്റെ വചനവുമായി നിരയിലാകുന്നു. നമ്മുടെ പാതയിൽ കർത്താവിന് വെളിച്ചം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. മഹോന്നതങ്ങളിലെ ദൈവത്തിന്റെ മഹത്വം നമ്മെ സ്നേഹിക്കുകയും ഈ ഇടത്തേക്ക് കൂട്ടിക്കൊണ്ടുവരികയും യേശു ക്രിസ്തുവിനെ നമുക്ക് നൽകുകയും ചെയ്ത ദൈവം മഹത്വപ്പെടട്ടെ. അവന്റെ രക്തത്തിന് വില കൊടുത്തു വാങ്ങിയ അവന്റെ ജനങ്ങളാകുന്നു നമ്മൾ. ഓ എന്റെ, നാം നോക്കിക്കൊണ്ടിരിക്കുന്ന ഏകീകരിക്കൽ സമയം വരുമ്പോൾ അവന്റെ ആത്മാവിന്റെ ബന്ധനത്താൽ നാം അന്യോന്യം ഐക്യപ്പെടുന്നത് പോലെ അവന്റെ ആത്മാവിനാൾ സത്യമാണോ? തീർച്ചയായും അതവന്റെ ആത്മാവാകുന്നു. അതെന്തുകൊണ്ടാണ്? അതവന്റെ വചനമാകുന്നു. അവനത് വചനത്തിന്റെ ആത്മാവാകുന്നു. വാഗ്ദത്തം ചെയ്യപ്പെട്ട ആ ആത്മാവ് നിങ്ങളുടെ മേൽ വരികയും ഇവിടെ തന്നെ സമർത്ഥിച്ചുകൊണ്ട് സ്വയം പ്രകടമാക്കുകയും ചെയ്യുന്നു. അത് അതേ ആത്മാവ് തന്നെയല്ലേ? മോശയോടുകൂടെ വനാന്തരത്തിലിരുന്നവൻ അതായിരുന്നു. അത് യേശു ക്രിസ്തുവിന്മേലായിരുന്നവനായിരുന്നു. ദമാസ്കസിലേക്ക് പോകുമ്പോൾ ഷൗലിനെ സന്ദിച്ചവൻ അതവനായിരുന്നു. അവനിന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. അതേ കാര്യം തന്നെ ചെയ്യുന്നു. രാജ്യങ്ങൾ ഒരുമിച്ച് വരുന്നു നാം കാണുന്നു. സഭാധ്യക്ഷന്മാർ ഒരുമിച്ച് വരുന്നു നാം കാണുന്നു. കമ്മ്യൂണിസം ഒരുമിക്കുന്നു നാം കാണുന്നു. ഇസങ്ങൾ ഏകീകരിക്കുന്ന നാം കാണുന്നു. നാം ഈ കാര്യങ്ങളെല്ലാം കാണുന്നു. ഇപ്പോൾ മണവാട്ടി വചനവുമായി ഏകീകരിക്കുന്ന നാം കാണുന്നു. ഓ എന്റെ, യേശു ക്രിസ്തുവിനോടൊപ്പം ഏകീകരിച്ചുകൊണ്ട് നിത്യതയിലേക്ക് പോകേണ്ടതിന് വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റ് ജീവിച്ചിരിക്കുന്നവരുമായി ഏകീകരിക്കേണ്ട സമയമാകുന്നു. ഓരോരുത്തരെയും ദൈവം ഇന്ന് രാത്രി ക്രിസ്തുവുമായി ഏകീകരിക്കാൻ സഹായിക്കട്ടെ. നമുക്കുള്ള സകലതും, നമ്മിലുള്ള മുഴുവനും, നമ്മുടെ മുഴു പ്രാണനും ശരീരവും മനസ്സും യേശു ക്രിസ്തുവിന് അടിയറവ് വയ്ക്കുകയും ആ ഏകീകരിക്കപ്പെടുന്ന സമയത്തിനായി നോക്കുകയും ചെയ്യാം. ഇനി കാലമുണ്ടാകുകയില്ലെന്ന് ദൈവത്തിന്റെ കാഹളം മുഴങ്ങുമ്പോൾ നിത്യതയുടെ പ്രഭാതം പ്രശോഭിതവും അഴകുമായി പൊട്ടുപിടരും. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ് ജീവനോടെ ശേഷിക്കുന്ന മണവാട്ടിയുമായി അങ്ങേക്കരയിൽ കൂടി വന്ന് മേഘങ്ങളിലേക്ക് ഒരുമിച്ചെടുത്തുകൊണ്ടുപോകും. ഏകീകരിക്കലേക്ക് നോക്കൂ. ദൈവം സഭയെ തന്നെ വചനമായും വചനത്തെ സഭയോടും അവർ രണ്ടും ഒരുപോലെയാകേണ്ടതിനെ ഏകീകരിക്കുന്നു. ഇത് പറയുക, അങ്ങനെ സംഭവിക്കും. ഇത് ചെയ്യുക, അത് സംഭവിക്കും. അതാണിത്. ഇത് നിങ്ങളുടെ മുന്നിലുള്ളത് ഞാനാണ്. ഇത് തെളിയിക്കുന്നത് ഞാനാണ്. ഇത് ഞാനാണ് നിങ്ങളോടൊപ്പമുള്ളത്. ശരി, കാഹളം ധ്വനിക്കുമ്പോൾ അവിടെ പിന്നിലുള്ള നിദ്രാവശ വിശുദ്ധന്മാർ കടന്നു വരാനുള്ള സമയമായെന്ന് നാം കണ്ടു. അവർക്ക് നമ്മെ കൂടാതെ പൂർണ്ണത പ്രാപിക്കാൻ കഴിയുകയില്ല. അവർ നമ്മുടെ മേലാണ് ആശ്രയം വച്ചിരിക്കുന്നത്. എബ്രായർ 11. അവർ ഏകീകരിച്ചു വരുമ്പോൾ അവർ ജീവനോടെ ശേഷിച്ചിരിക്കുന്നവരുമായി ഏകീകരിക്കപ്പെടും. സഭ വചനവുമായി ഏകീകരിക്കുന്നു, പിന്നീട് സഭയും വചനവും തമ്മിൽ തമ്മിൽ വരാനിരിക്കുന്നവരുമായി ഏകീകരിക്കുന്നു. നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരും ജീവനോടെ ശേഷിക്കുന്ന വിശുദ്ധന്മാരും ഒന്നായി ഏകീകരിക്കും. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ഐക്യത്തിലായിട്ട് കുഞ്ഞാണ്ട കല്യാണ വിരുന്നനായി ആകാശങ്ങളിൽ ക്രിസ്തുവിനോടൊപ്പം കടന്നുപോകും. ഇത് ഏകീകൽ സമയമായിരിക്കുകയും അടയാളങ്ങൾ എല്ലായിടത്തും പാറി നടക്കുകയും ചെയ്യുന്നു. അടയാളങ്ങൾ രാജ്യങ്ങളിലുണ്ട്, അടയാളങ്ങൾ കമ്മ്യൂണിസത്തിലുണ്ട്, അടയാളങ്ങൾ പടിഞ്ഞാറൻ ദേശങ്ങളിലുണ്ട്, അടയാളങ്ങൾ സഭകളുടെ സമിതിയിലുണ്ട്. പരിശുദ്ധാത്മാവിന്റെ സംരക്ഷണയിൽ ആ അടയാളം ഇന്ന് രാത്രിയിൽ ഇവിടെ ഉണ്ടായിരിക്കുകയും ദൈവത്തിന്റെ വചനം അതിനെ തീർച്ചപ്പെടുത്തുകയും അത് സത്യമാണെന്ന് തെളിയിക്കുകയും ചെയ്യുന്നു. ആമേൻ. ഏകീകരിക്കൽ സമയം, ഏകീകരിക്കലിന്റെ അടയാളത്തിന് സമയം. നമുക്ക് നമ്മുടെ തലകളെ കുമ്പിടാം. കർത്താവായ യേശുവേ, സാധ്യതകളെ ഞാൻ കാണുമ്പോൾ എന്റെ പാവം പിടിച്ച ഹൃദയം ആനന്ദത്താൽ തുള്ളിച്ചാടുന്നു. ഞാനൊരു മധ്യവയസ്കനാണ് എന്നൊരിക്കലും ഈ തലമുറയിൽ തന്നെ നീ വരാനുള്ള സാധ്യത ഞാൻ കാണുന്നു. ജീവിച്ചിരിക്കുകയും ഇവിടെ നിന്നുകൊണ്ട് അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശദീകരിക്കട്ടെ എന്നുള്ള കാഹളശബ്ദം കേൾക്കുമ്പോൾ, ഓ ദൈവമായ കർത്താവേ, നിന്നുകൊണ്ട് ഞങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു നിമിഷത്തിനുള്ളിൽ ഒരു കണ്ണു ചുമന്നിടയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ലോകം അറിയാതിരിക്കുമ്പോൾ എല്ലാം നൊടിയിടയ്ക്കുള്ളിൽ നീ ഇതിന് മുമ്പിൽ പ്രത്യക്ഷമാക്കുന്നത് കാണും. പോയി കഴിഞ്ഞിരിക്കുന്നതിന്റെ പ്രിയപ്പെട്ടവർ, നിന്നോടൊപ്പം ഏകീകരിക്കപ്പെടുന്നത് കടന്നു വരേണ്ടതുണ്ട്. നമ്മളും ഒരു കണ്ണിമയ്ക്കുന്നതിനിടയിൽ രൂപാന്തരപ്പെട്ട് നമ്മുടെ കർത്താവിനെ എതിരേൽക്കാനായി ഒരുമിച്ച് മേഘങ്ങളിൽ എടുത്തുകൊള്ളും. പിന്നെ അവനുമായി ഏകീകരിച്ച് വീണ്ടും അവന്റെ സന്നിധി വിട്ട് പുറത്താകാത്ത വിധം എന്നേക്കും അവന്റെ സന്നിധിയിലായിരിക്കും. കർത്താവേ, ഇന്ന് ഞങ്ങൾ ഏകാത്മാവുമായി ഏകീകരിച്ചിരിക്കുന്നു എന്നറിയാനായത് എത്ര മഹത്തായ കാര്യമാണ്. ഏകാത്മാവ്, പരിശുദ്ധാത്മാവ് തന്റെ കൈപ്പിടിക്കുള്ളിൽ വചനമെടുത്തിരിക്കുകയും ഞങ്ങളിലേക്ക് വരികയും ചെയ്തിരിക്കുന്നു. അതത്ര മഹത്തായ കാര്യമാണ്. ഞങ്ങളെ തന്നെ യേശുക്രിസ്തുവുമായി ഏകീകരിക്കാൻ ലോകത്തിന്റെ എല്ലാത്തിൽ നിന്നും സ്വതന്ത്രമായി പ്രവർത്തിച്ചു തുടങ്ങാനായത് എന്തൊരു മഹത്തായ കാര്യമാകുന്നു. ഏതെങ്കിലും ഒരു നാൾ ശരീരത്തിൽ അവന്റെ സ്വന്തം മഹത്വമര ശരീരത്തിൽ കല്യാണ വിരുന്നനായി ഞങ്ങൾ മേശയിലിരിക്കുകയും അവിടെ വിവാഹം കഴിഞ്ഞ് അവനുമായി ഏകീകരിക്കപ്പെട്ട് വരുവാനുള്ള കാലത്തേക്കുമായി അനന്തമായി നിത്യതയിലുടനീളം മണവാളനും മണവാട്ടിയുമായി ജീവിക്കും. കർത്താവാം ദൈവമേ, ഇത് ജനങ്ങൾക്ക് വെറും ഒരു പുരാണ കഥയാകാതെ അത്തരത്തിലുള്ള ഒരു യാഥാർത്ഥ്യമായി തീർന്നിട്ട് വിശപ്പും ദാഹവും ജനങ്ങൾ ഇടേണമേ. അതിനാൽ അവർ അവരുടെ ദിനപത്രം വായിക്കുമ്പോൾ, അതിലേക്ക് നോക്കുമ്പോൾ, റേഡിയോയും വാർത്തയും കേൾക്കുമ്പോൾ അത് ഏകീകരിക്കലിന്റെ സമയമാണെന്ന് കാണാനിടയാകട്ടെ. അടയാളങ്ങൾ മിന്നിക്കൊണ്ടിരിക്കുന്നു. കർത്താവാം ദൈവമേ, സ്ത്രീകളെപ്പറ്റി അവർ അവസാന ദിവസങ്ങളിൽ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും അവസാന ദിവസങ്ങളിൽ സഭ എന്ത് ചെയ്യാൻ പോകുന്നു എന്നും ഏത് സഭാകാലമായിരിക്കും, മുദ്രകൾ എന്തായിരിക്കും, മറ്റുള്ള എല്ലാ കാര്യങ്ങളും എന്താകും എന്നും ഞങ്ങൾ പറഞ്ഞതുപോലെ അത് നോഹയുടെ നാൾക്കൽ എന്ന പോലെ തന്നെ നാം കാണുന്നു. കർത്താവിന്റെ ദൂതൻ ശരീരത്തിൽ വെളിപ്പെട്ട് പശുവിന്റെ ഇറച്ചിയും പശുവിന്റെ പാൽ കുടിക്കുകയും അപ്പം കഴിക്കുകയും ചെയ്തിട്ട് അവിടെ നിന്നുകൊണ്ട് അവന്റെ പുറകുവശത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് പറയുമ്പോൾ, ലോത്ത് സൊദോമിലായിരുന്നു എന്ന് നാം കാണുന്നു. അതേ കാര്യം തന്നെ മനുഷ്യപുത്രൻ വരുമ്പോഴും സംഭവിക്കുമെന്ന് യേശു പറഞ്ഞിരുന്നു. കർത്താവാം ദൈവമേ, ഞങ്ങൾ പിരമിഡിനെ കണ്ടു, അവിടെ അത് എങ്ങനെയാണ് ഞങ്ങൾ പണിതെന്നും അതിൽ ഞങ്ങൾ ഈ കാര്യങ്ങളെ എങ്ങനെയാണ് കൂട്ടിക്കൊണ്ടിരിക്കുന്നതെന്നും കണ്ടിട്ട് അന്ത്യകാലത്തിലായി പ്രധാന മൂലക്കല്ലിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു എന്നും കാണുന്നു. ദൈവത്തിന്റെ മഹത്വം, വളരെ വേഗത്തിൽ നീ ജനങ്ങളെ ഉണർത്തണമെന്നും യേശുക്രിസ്തുവിനും തമ്മിൽ തമ്മിൽ സ്നേഹവും ബഹുമാനവും കൊടുത്തുകൊണ്ട് പിതാവേ ഞങ്ങളെ ഒരുമിച്ചാക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്നിൽ തന്നെയാണ് വിശ്രമിക്കുന്നത് എന്ന് പ്രതീക്ഷയില്ലാത്ത ആരെങ്കിലും ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൈ ദൈവത്തിലേക്ക് ഉയർത്തി പറയൂ, കർത്താവാം ദൈവമേ, എന്നെ നിന്നോട് ഏകീകരിക്കുമോ, എന്നെ നിന്നോട് ഏകീകരിക്കുമോ. സഹോദര, ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ, ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ, നിങ്ങളെയും നിങ്ങളെയും നിങ്ങളെയും. അതെ കർത്താവേ, എന്നെ നിന്നോട് ഏകീകരിക്കണമേ. അതെ, ഓ എന്റെ, രാജ്യങ്ങൾ തകരുന്നു, ഇസ്രായേൽ ഉണരുന്നു. അവിടെ ഇസ്രായേലിലേക്ക് നോക്കൂ, തമ്മിൽ ഏകീകരിച്ചിരിക്കുന്നു. ഇസ്രായേൽ ലോകത്തിന് നാനാ ഭാഗത്തുനിന്നും അവർ അന്യോന്യം ഏകീകരിച്ച് അവർ തമ്മിൽ തമ്മിൽ ഏകീകരിക്കുകയും ഒരു രാജ്യമായി മാറുകയും ചെയ്തിരിക്കുന്നു. അവരുടെ സ്വന്ത കൊടിയാലും സ്വന്തമായ നാണയത്താലും സ്വന്തമായ സൈന്യം സകലതുമായിട്ട് അവർ ഒരു ഏകീകരിച്ച രാജ്യമായി മാറിയിരിക്കുന്നു. അവർ പണ്ട് അങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ ഇപ്പോൾ ആയിരിക്കുന്നു. ഇസ്രായേൽ ഏകീകരിച്ചിരിക്കുന്നു, റോം ഏകീകരിച്ചിരിക്കുന്നു, സഭ ഏകീകരിച്ചിരിക്കുന്നു, മണവാട്ടിയും ഏകീകരിച്ചുകൊണ്ട് ആ മഹത്ത ഏകീകരിക്കലേ കടന്നു വരുന്നു. അതെന്താണ്? അതെല്ലാം യേശുവും മണവാട്ടിയും ഒന്നായി ഏകീകരിക്കാൻ പോകുന്നു എന്ന ആ അടയാളത്തിലേക്ക്, പ്രധാന അടയാളത്തിലേക്ക് നീങ്ങുന്നതിന്റെ അടയാളമാണ്. പിതാവാം ദൈവമേ, ഈ ജനങ്ങൾക്കായി ഞാൻ ചോദിച്ച അനുഗ്രഹങ്ങളെ അനുവദിക്കുകയും ആത്മാവിലും ഹൃദയത്തിലും ഞങ്ങൾ നിന്നോട് ഏകീകരിച്ചു വരാനിടയാകട്ടെ. അത് ആഗ്രഹിച്ചിട്ടാണല്ലോ അവർ അവരുടെ കൈകളെ ഉയർത്തിയത്. കർത്താവായ ദൈവമേ, ഞങ്ങളെ ശുദ്ധീകരിച്ച് ഞങ്ങളെ നിന്റേതാക്കണമേ, ഇതനുവദിക്കണമേ പിതാവേ. അത് മാത്രമേ ഞങ്ങൾക്കറിയൂ, ചെയ്യാനാവുകയുള്ളൂ. അന്ന് നീ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ ചോദിക്കുന്ന കാര്യത്തിൽ വിശ്വസിച്ചാൽ അത് ഞങ്ങൾക്ക് ലഭിക്കും. അതിലേക്ക് ഞാൻ നോക്കുന്നു. കർത്താവേ, ഞാൻ യേശുക്രിസ്തുനാമത്തിൽ നിനക്ക് തന്നിയർപ്പിക്കുന്നു. ആമേൻ. ഞാൻ അവനെ സ്നേഹിക്കുന്നു, ഞാൻ അവനെ സ്നേഹിക്കുന്നു. എന്തെന്നാൽ അവൻ എന്നെ മുൻ സ്നേഹിച്ചു. എന്റെ രക്ഷയെ വിലയ്ക്ക് വാങ്ങി. കാൽവരി മരത്തിന്മേൽ. ആമേൻ. ഓ എന്റെ, ഇതാ മണവാളൻ വരുന്നു. ഞാൻ ആ അർദ്ധരാത്രി വിളി കേൾക്കുന്നു. നാമെല്ലാം വിധേയമാക്കാതിരുന്നാൽ നാമെല്ലാം ഒരു ആർപ്പ് വിളിയോടെ മുകളിലേക്ക് പോകും. അവനെ നാം ആകാശത്തിൽ സന്ധിക്കും. എന്റെ സഹോദര, ശ്രദ്ധിച്ചു പ്രാർത്ഥിക്കൂ. മറ്റൊരുവൻ നിങ്ങളുടെ കീഴടമെടുക്കാതിരിക്കട്ടെ. കാരണം ശീതോഷ്ടവാനും പിന്മാറ്റക്കാരനും വിവാഹമേലങ്കി ധരിക്കയില്ല. അത് ശരിയാണ്, നമുക്ക് ഈ അർദ്ധരാത്രി വിളിക്കായി തയ്യാറെടുക്കാം. അത് നിങ്ങൾ ചിന്തിക്കാത്ത നാഡികൾ കടന്നുവരും. ഒരാർപ്പ് വിളി ഉണ്ടാകും. അവിശ്വാസികളുടെ ലോകത്തേക്കല്ല, അത് രഹസ്യമായിരിക്കും. എന്നാൽ വിശ്വാസികൾ ഇതിനായി നോക്കിയിരിക്കുന്നവർ. ആ നക്ഷത്രങ്ങൾ നിരയിൽ വരുന്നത് നിങ്ങൾ കാണുന്നോ? കാണുന്നോ? അത് എന്താണ് ഉളവാക്കിയത്? അത് ആദ്യ തവണ ഉളവാക്കിയത് പോലെ തന്നെ. നോക്കൂ, നാം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ആ അടയാളങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അവന്റെ അനുഗ്രഹീതമായ വരവന്റെ അടയാളങ്ങൾ നാം കാണുന്നു. ഇപ്പോഴിതാ അത്തിരകൾ പച്ചയായി തീർന്നിരിക്കുന്നു. രാജ്യത്തിന് സുവിശേഷം ഓരോ രാജ്യത്തിലേക്കും പോയിരിക്കുന്നു. നാം അടുത്തായിട്ട് അവസാനം കാണാൻ കഴിയുന്നു. അതുകൊണ്ട് ആനന്ദത്തോടെ ദൂരത്തായി അവന്റെ അനുഗ്രഹീതമായ വരവിന്റെ ഘോഷണം നാം കേൾക്കും. അത് ശരിയല്ലേ? ഓ അവന്റെ അനുഗ്രഹീതമായ വരവിന്റെ സന്ദേശത്തിന്റെ ഘോഷണം, അതാണ് നമുക്കും ചെയ്യാനുള്ളത്. ഓരോരുത്തരും പറയൂ, തയ്യാറാകുക, ദൈവത്തെ സന്ധിക്കാനായി തയ്യാറെടുക്കുക. ആമേൻ. ഞാൻ അവനെ സ്നേഹിക്കുന്നു. ഓ എങ്ങനെ ഞാൻ അവനെ സ്നേഹിക്കുന്നു! ഇപ്പോൾ നമുക്ക് എഴുന്നേൽക്കാം. നാം ഒരാൾ മറ്റേയാളിനെ ക്ഷണിച്ചുകൊണ്ട് ചുറ്റിനുമായി ആരോടെങ്കിലും കൈപിടിച്ച് വിളിക്കൊണ്ട് പറയാം, നാം വീണ്ടും കണ്ടുമുട്ടോളം. ഇപ്പോൾ കൈപിടിച്ച് കുലുക്കൂ, നാം കണ്ടുമുട്ടുപോളം. യേശുവിൻ പാദത്തിൽ നാം കണ്ടുമുട്ടുപോളം. അതുവരെയും നാം ഓർക്കൂ, നിങ്ങൾക്കൊരു വിളി ഉണ്ടായെന്ന് വന്നാൽ നമ്മുടെ അടുത്ത യോഗം അവന്റെ പാദത്തിങ്കലായിരിക്കും. ഓ നാം വീണ്ടും കണ്ടുമുട്ടുപോളം. ദൈവം നിങ്ങളോടുകൂടെ ആയിരിക്കട്ടെ. ഇപ്പോൾ ഇത്രമാത്രം ചിന്തിക്കൂ, നാം വീണ്ടും കണ്ടുമുട്ടുമ്പേ, നാം ഞായറാഴ്ച രാവിലെയോ ബുധനാഴ്ച രാത്രിയോ വീണ്ടും കണ്ടുമുട്ടുമ്പേ അങ്ങനെ സംഭവിക്കുമെങ്കിൽ ആദ്യം എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാമോ? ആരോ ഒരാളെ കാണാനില്ല, ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒന്നിനെ കാണാനില്ല, അവർ പോയി കഴിഞ്ഞിരിക്കുന്നു. ഓ നിങ്ങളുടെ ഭർത്താവിനെ, അതല്ല നിങ്ങളുടെ ഭാര്യയെയോ കാണാനില്ല എന്നതിനെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. ജോണിന്റെ ഭാര്യയെ കാണാനില്ല, ഇവിടെയുള്ള കുട്ടികളെ കാണാനില്ല. അതെല്ലാം സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ നിങ്ങൾ പിന്നിലായി പോകുന്നു. ഓ നഷ്ടമായവർ അവരുടെ വിധിയെക്കുറിച്ച് പറയുമ്പോൾ എന്തോ ഒരു കരച്ചിലും പല്ലുകടിയുമായിരിക്കും. അവർ പാറകളോടും കുന്നുകളോടും നിലവിളിച്ചു പറയും. ഇസ്രായേൽ പട്ടണത്തിലേക്ക് ആലയത്തിലേക്ക് തിരികെ പോകുന്നേരം ചെയ്തതുപോലെ അവർ പ്രാർത്ഥിച്ചു. എന്നാൽ അവരുടെ പ്രാർത്ഥനകൾ വളരെ വൈകിപ്പോയിരുന്നു. അവർ സന്ദേശത്തെ നിരസിച്ചിരുന്നു. ഓ സഹോദര, ഒരിക്കലും അത് ചെയ്യരുത്. നിങ്ങൾ എന്തു ചെയ്താലും അതിനായി ധൈര്യത്തോടെ നിൽക്കൂ. അതേ ശ്രീമാൻ, ഇപ്പോൾ നാം വീണ്ടും കണ്ടുമുട്ടുവോളം. നാം ഇങ്ങനെ ചെയ്യും. യേശുവിൻ നാമത്തെ നിങ്ങളോടൊപ്പം എടുത്തുകൊള്ളുക. ഓരോ ചിന്താകുലത്തിലും ഒരു കവചമായി നിങ്ങളുടെ ചുറ്റിന് പ്രലോഭനങ്ങൾ വലം വയ്ക്കുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യും? ആ പവിത്ര നാമത്തെ ശ്വസിക്കൂ. വിലപ്പെട്ട നാമം, ഓ എത്ര മാധുര്യം! ഭൂമിയിലെ പ്രതീക്ഷയും സ്വർഗത്തിലെ ആനന്ദവും. വിലപ്പെട്ട നാമം, എത്ര മാധുര്യം! ഭൂമിയിലെ പ്രതീക്ഷയും സ്വർഗത്തിൻ ആനന്ദവും. നാം ഇപ്പോൾ മൂളിപ്പാടുമ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ തലകളെ കുമ്പിട്ട് നിൽക്കാം. യേശുവിൻ നാമത്തിൽ തലകുനിക്കുന്നു. അവന്റെ പാദത്തിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു. സ്വർഗത്തിലെ രാജാതിരാജാവ് അവനെ കിരീടം ചൂടിക്കാം. നമ്മുടെ യാത്ര പൂർത്തിയാകുമ്പോൾ അത് ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും. ഓ വിലപ്പെട്ട നാമം, വിലപ്പെട്ട നാമം, ഓ എത്ര മാധുര്യം. നാം വീണ്ടും കണ്ടുമുട്ടുവോളം. ദൈവം നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. ഭൂമിയിലെ പ്രതീക്ഷയും സ്വർഗത്തിനാനന്ദവും വിലപ്പെട്ട നാമം. എത്ര മാധുര്യം, എത്ര മാധുര്യം. ഭൂമിയിലെ പ്രതീക്ഷയും സ്വർഗത്തിനാനന്ദവും.